വളരെ അസാധാരണമായി മാത്രം പിടിപെടുന്ന ഒരു രോഗം ബാധിച്ച ഒരു കുഞ്ഞിനെ ഇന്ന് രാവിലെ നേരം പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നാം എല്ലാവരും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് തീർച്ചയാണ്. ഡോക്ടർമാർക്ക് പോലും അറിയില്ല, അവരതിന് ഏതോ വിധമുള്ള ഒരു പേര് കൊടുത്തു. എന്നാൽ അവരതിനെ വിട്ടുകളയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എന്താണെന്ന് അവർക്കറിയില്ല, അത് എന്താണെന്ന് ക്രിസ്തുവിനറിയാം. അത് എന്താണെന്ന് എനിക്കും പറയാൻ സാധിക്കും. അതൊരു പിശാചാകുന്നു. അത് ശരിയാണ്, പിശാച്. ഏത് പേര് അവരവന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് അത് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. എന്നാൽ അതാകുന്നു അവൻ, നോക്കൂ, ഒരു ദുരാത്മാവാകുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ ഒരിക്കൽ കൂടി വിശ്വസിക്കുക മാത്രം. എല്ലാവരും ചേർന്ന് പാടൂ, വിശ്വസിക്കൂ. വിശ്വസിക്കൂ. സകലതും സാധ്യമാണ്. വിശ്വസിക്കൂ. 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 സകലതും സാധ്യമാണ്. അതുമാത്രം. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു സിസ്. നാം നമ്മുടെ തലകളെ അക്കുമ്പിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ പെൺകുഞ്ഞിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതെനിക്ക് എന്റെ മനസ്സിൽ നിന്നും എടുത്തു കളയാൻ കഴിയാത്തതുപോലെ കാണപ്പെടുന്നു. ആ ചെറിയ പെൺകുഞ്ഞ് അവിടെയായി, അത് മരിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ ആരുടെയോ പ്രിയവതിയാകുന്നു. അവൾ നിസൃഷ്ടിയായിരിക്കുകയും സാത്താൻ അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവളിൽ നിന്നും ജീവനെ മോഷ്ടിക്കുകയും ചെയ്യാൻ പോകുന്നു. നീ മരണത്തൊന്നും കൈ നിലയ്ക്ക് നിർത്തി ആ ശത്രുവിനെ തിരിച്ചോടിക്കണമെന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൈതൃകത്തെ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാനായി കർത്താവേ, ചെങ്കലിനെ രണ്ടു വശത്തേക്കും ഭിത്തി പോലെ നിർത്തി അവരെ വാഗ്ദത്ത ദേശത്തേക്ക് സുരക്ഷിതമായി യാത്ര ഒരുക്കിയവനല്ലോ ദൈവമേ. സകല തടസ്സങ്ങളെയും അങ്ങ് പിന്നിലേക്ക് നീക്കി ആ കുഞ്ഞ് ജീവിക്കാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ചോദിക്കാനായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളായി കുഞ്ഞിനെ സൗഖ്യമാക്കാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഇന്നൊരു നന്ദിയുള്ള ഹൃദയവുമായി കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വീണ്ടും വന്നിരിക്കുന്നു. ലൂയിസ്വില്ലായിൽ നിന്നും ഞാൻ അല്പം നേരത്തെ വീട്ടിൽ വന്നു. ഞായറാഴ്ച മുമ്പ് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ സൺഡേ സ്കൂൾ എടുക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചിരുന്നു. അത് മാത്രമല്ല, അവിടെ കാലാവസ്ഥ വളരെ കഠിനമായ ചൂടുള്ളതായിരുന്നിട്ട്, അതായത് ഞങ്ങൾക്ക് ഇത് വളരെ കുറഞ്ഞതായിരിക്കും, ലൂയിസ്വില്ലായിൽ നിന്ന് വേറിട്ട് ഇവിടെ തണുപ്പായിരിക്കുന്നു. നിങ്ങൾക്ക് ഈ കെട്ടിടത്തിൽ ഒരു ഫാനല്ലാതെ മറ്റൊന്നുമില്ലാതിരിക്കുന്നത് പോലെ ലൂയിസ്വില്ലായിൽ ഇരിക്കാൻ സാധിക്കില്ല. അവിടെ എയർ കണ്ടീഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തളർന്നു വീഴും. ആയതിനാൽ അടുത്തയാഴ്ച നേരെ വടക്കേ സസ്കാച്ചുവിനിലേക്ക്, അത് പ്രിൻസ് ആൽബർട്ടിന്റെ അടുത്താകുന്നു, പോകും മുമ്പ് ഒന്നോ രണ്ടോ ദിവസത്തെ വിശ്രമത്തിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ലോകത്തിൽ റോഡുകൾ ഉണ്ടായിരിക്കുന്ന മുതൽ അത് മറുവശത്തു നിന്നുമാകുന്നു. റോഡുകളൊന്നും ശേഷിക്കാത്ത വിധം ഞാൻ ലോകമെമ്പാടും ചുറ്റിയിരിക്കുന്നു. ശേഷിക്കുന്നത് ഇന്ത്യക്കാരും എസ്കിമോസുകാരുടെ അടുക്കലേക്കാണ്. അവർ താമസിക്കുന്നത് വളരെ ഉൾഭാഗത്താണ്. അവിടേക്ക് നാം ഇപ്രാവശ്യം പോകുന്നു. അങ്ങനെ ഈ യോഗത്തിലും കാനഡയിൽ നിന്നുമുള്ള അനേക ജനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവരിൽ ചിലർ പടിഞ്ഞാറെ തീരത്തുനിന്നുമാകുന്നു. അവർ അവിടേക്ക് വരുന്നു എന്ന് പറഞ്ഞിരുന്നു. ദൈവം നമ്മെ സന്ധിച്ച് അവന്റെ മഹത്വത്തിനായി ഒരു സമൃദ്ധവും അതിവിപുലവും മഹത്തേറിയതുമായ യോഗം നൽകേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനകളെ ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഞാൻ കാനഡയിലായിരുന്നത് മുതൽ ഇത് ഏകദേശം 4-5 വർഷങ്ങളായിരിക്കുന്നു. എനിക്കവിടെ ചില വിശ്വസ്തരായ സുഹൃത്തുക്കളുണ്ട്. അവർ വളരെ നല്ല ജനങ്ങളാകുന്നു. അവർ ആലയത്തിൽ പോകുന്ന കാര്യത്തിൽ വളരെ ആത്മാർത്ഥമുള്ളവരാകുന്നു. എത്ര തണുപ്പായിരുന്നാലും കാര്യമില്ല, അവരെ ഒരു കമ്പിളി കൊണ്ട് ചുറ്റി ഒരു ബോബ് സ്ലേഡിൽ, അതായത് 2-3 പേർ കയറാവുന്ന മഞ്ഞു വണ്ടിയിൽ കയറി പള്ളിയിലേക്ക് പോകാനായി അവർ 30 മൈലുകളോളം കുതിരകളെ ഓടിക്കുന്നു. കുഞ്ഞുങ്ങളും പ്രായമേറിയവരും അവർ മഞ്ഞു കൂമ്പാരങ്ങളിലൂടെയും മറ്റും നടന്നു പോകുന്നു. അവർ എല്ലാവരും ഒരുമിച്ച് കൂട്ടം കൂടുന്നു. ഒരു കുടുംബം മറ്റേതിനെയും കൂട്ടി അവർ നടക്കാൻ തുടങ്ങുന്നു. അതവർ ചെയ്യുന്ന ത്യാഗത്താൽ ആ യോഗങ്ങളിൽ നിന്നും അവർക്ക് വളരെയധികം കിട്ടുന്നു. ഒരു ത്യാഗവുമില്ലെങ്കിൽ ആ യോഗങ്ങളിൽ വളരെയധികം ഒന്നും ഉണ്ടായിരിക്കുകയില്ല. നിങ്ങളെ വളരെ മോശമായി മുറിപ്പെടുത്തുന്നു. എന്തിലേക്ക് എങ്കിലും നിങ്ങൾ ഇറങ്ങിച്ചെന്നിട്ട് ആലയത്തിൽ പോയി നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കേണ്ടതിന് ആ കൃത്യനിർവഹണത്തെ നിർത്തിക്കളയുന്ന എന്തിനേയും അതിനെയും ഇതിനെയും വശത്തേക്കിട്ടിട്ട് നിങ്ങളൊരു സമർപ്പണം ചെയ്തുകൊണ്ട് ആലയത്തിലേക്ക് പോയാൽ അപ്പോഴാകുന്നു നിങ്ങൾക്ക് അതിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുക. അതെന്റെ ചെറിയ കുഞ്ഞുങ്ങളെ പോലെയാണ് ബില്ലിപ്പോൾ. ഞാൻ വിചാരിച്ചിരുന്നത് ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എനിക്ക് യാതൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. ചിലപ്പോൾ മമ്മ ഒരു ചാക്ക് കാൻഡി വാങ്ങുമായിരുന്നു. അവൾ അതിൽ നിന്നും അളന്നെടുത്ത് രണ്ടോ മൂന്നോ കഷ്ണങ്ങൾ ഓരോരുത്തർക്കും തരുമായിരുന്നു. ചിലപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴായിരിക്കും ഞങ്ങൾക്കൊരൽപ്പം ടിൻഹോണും കുറച്ച് ക്യാപ് പിസ്റ്റോളും മറ്റും കിട്ടുക. മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രങ്ങളും സൈക്കിളുകളും കളിപ്പാട്ടങ്ങളും ചൂട് നിലനിർത്തുന്ന വിധമുള്ള ജാക്കറ്റുകളും ഉണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെ എനിക്ക് വളരെ മോശമായി തോന്നുമായിരുന്നു. ഞാൻ പറയും, എപ്പോഴെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെങ്കിൽ ഞാൻ അവർക്ക് എന്നാൽ കഴിയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കും. അതെ, എന്തെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ പട്ടിണി കിടക്കാനും ഇഷ്ടപ്പെടുന്നു. ഞാൻ ജീവിച്ചു പോരുമ്പോൾ ബില്ലി ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ അവനൊരു ചെറിയ മൂന്ന് ചക്രത്തിന് സൈക്കിൾ വാങ്ങിക്കൊടുത്തിരുന്നു. എനിക്ക് കഴിയാവുന്നതെല്ലാം അവന് വാങ്ങിക്കൊടുത്തിരുന്നു. അവൻ എന്തെങ്കിലും വാങ്ങാനായി മേടയും അവരുടെ സ്വന്തം വസ്ത്രങ്ങളും മറ്റുള്ളവയും വാങ്ങാതെ അവന് വേണ്ടി വാങ്ങിയിരുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് കണ്ടുപിടിക്കാൻ തുടങ്ങിയെന്നറിയാമോ? ഞാൻ അവനൊരു ചെറിയ മൂന്ന് ചക്രങ്ങളുടെ സൈക്കിളും ഒരു ചെറിയ അമ്പും വില്ലും അങ്ങനെയുള്ളതെല്ലാം അവന് വാങ്ങിക്കൊടുത്തു. അതെല്ലാം ഞാൻ ഒരു സ്പൂണോ കമ്പോ ഉപയോഗിച്ച് വീട്ടിന്റെ പിൻവശത്ത് നിന്ന് തോണ്ടിയെടുത്തു. കാണണോ? ഞാൻ പറഞ്ഞു, അടുത്തയാളിന് അങ്ങനെ ആയിരിക്കില്ല. കാണണോ? നിങ്ങൾ ആർക്കായാലും നേരെ അവരുടെ കയ്യിൽ തന്നെ കൊടുത്തു നോക്കൂ. അവർക്കത് ആവശ്യമുണ്ടായിരിക്കുകയില്ല. അത് നിങ്ങൾ ത്യാഗം സഹിക്കുന്ന എന്തോ ആകുന്നു. അതേ വിധത്തിലാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. അതൊരു പൂർണമായ ത്യജിക്കലാകുന്നു. അതാകുന്നു സൗരൻ റോയ്. ദൈവത്തോട് ചേർന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതിന് അത് നിങ്ങൾ ഓരോ ദിവസവും ചെയ്തിരിക്കേണ്ട ഒരു ത്യാഗമാകുന്നു. ഈ ചുരുള കെട്ടിടത്തിൽ ഇന്നു രാവിലെ നേരം നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് ഒരു ത്യാഗമാണെന്ന് ഞാൻ അറിയുന്നു. നാം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ മനുഷ്യകുലത്തിന് നൽകാനാകുന്ന ഏറ്റവും വലിയ ത്യാഗത്തിന്മേലിടാം. അത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ സ്ഥാനത്തെ എടുത്തുകൊണ്ട് മരിക്കുക എന്നതായിരുന്നു. അതുമാത്രമല്ല, എന്നാൽ അവന്റെ പ്രാണൻ പാതാളത്തിലേക്ക് പോയി. അവിടെ മൂന്ന് രാവും പകലുമായിരുന്നിട്ട് മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു, ഉന്നതത്തിലേക്ക് കയറി സ്വർഗത്തിൽ ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുകയും നമുക്ക് നൽകിയിരുന്ന അവന്റെ പ്രായശ്ചിത്തത്താലും അവന്റെ കൃപയാലും നമ്മുടെ ഏറ്റുപറച്ചിലിന്മേൽ അവൻ മധ്യസ്ഥത ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ മുകളിൽ ഞങ്ങൾ പോകാനിരിക്കുന്നിടത്ത് അവിടെ അനേക ജനങ്ങൾ, വളരെ പാവപ്പെട്ടവർ, വാസ്തവമായും ദരിദ്രർ, യോഗത്തിന് വരാനായി അവരുടെ പശുക്കളിലൊന്നിനെയോ അവരുടെ രണ്ടോ മൂന്നോ ആടിനെയോ അവർക്ക് വിൽക്കേണ്ടതുണ്ട്. പണ്ടത്തെ സ്കീമോകൾ അവരുടെ ചില തോലുകൾ കൊണ്ടുവന്ന് വിൽക്കുന്നു. അത് അവന്റെ കുടുംബത്തിന് പുറത്തു വരാനായി വളരെ അത്യാവശ്യമുള്ളവയായിരുന്നു. ഇന്ത്യൻ റഡാറും അതേ കാര്യം തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം നമുക്കവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാമല്ലോ. നമുക്ക് കഴിയില്ലേ? ദൈവം അവർക്ക് ഒരു മഹത്തായ കാര്യം നൽകാനിടവരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ചൂടാകുന്നു. ഞാൻ നിങ്ങൾ അധികനേരം ഇരുത്താൻ ആഗ്രഹിക്കുന്നില്ല. രോഗികൾക്കായി നാം പ്രാർത്ഥിക്കും മുമ്പ് സഭയും അതിന്റെ അവസ്ഥയും എന്നതിന്മേൽ നമ്മുടെ മനസ്സുകളെ ദൃഢപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലൂസിയാനയിലെ ഷെവർപോർട്ടിലായിരിക്കുമ്പോൾ ഒരു സന്ദേശം എനിക്ക് നൽകപ്പെട്ടു എന്നെനിക്കൊരു അനുഭവമുണ്ടായി. അത് സഭയുടെ അവസ്ഥയെപ്പറ്റിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നാം ഇന്ന് രാവിലെ നേരം ദൈവവുമായി അഭിമുഖീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും നമ്മെ സഹായിക്കാനുമായി പറയാൻ പോകുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വിധത്തിൽ തന്നെ എടുക്കാതെ നാം ജീവിക്കുന്ന ഈ ദിവസത്തിലേക്കായി സഹായിക്കാൻ നാം ദൈവത്തോട് അപേക്ഷിക്കാൻ പോവുകയാണ്. അതിന് തൊട്ട് മുൻപ് ഇത് ശ്രേഷ്ഠമായ പഴയ ബൈബിളാകുന്നു. നിത്യജീവന്റെ ഉള്ളടക്കവുമായി അതിവിടെ കിടക്കുന്നു. വചനം ദൈവമാകുന്നു എന്നോർക്കുക. ദൈവമെന്നാൽ അവന്റെ വചനമല്ലാതെ മറ്റൊന്നുമല്ല. നാം നമ്മുടെ വാക്കുകളല്ലാതെ മറ്റൊന്നുമല്ല. നാം ഇങ്ങനെ കാരണം ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും വ്യത്യസ്തമായ നിലപാടുകളാണുള്ളത്. ജ്ഞാനേന്ദ്രിയം നമുക്ക് രണ്ടാൾക്കും പറയാൻ സാധിക്കും, ഓ ഞാൻ പ്രത്യേക കാര്യം ചെയ്യും. നാം അത് ഹൃദയത്തിൽ അർത്ഥമാക്കുന്നു. സാഹചര്യങ്ങൾ ഉയർന്നു വരികയും നാം ചെയ്യും എന്ന് പറഞ്ഞ കാര്യത്തെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമില്ല. എന്നാൽ ദൈവത്തിനത് ചെയ്യാനാകില്ല. കാരണം അവൻ അനന്തനായി, അവൻ സകലതും അറിയുന്നു, ഉണ്ടായിരുന്നതും ഉണ്ടാകാൻ പോകുന്നതും. അങ്ങനെ അവനത് പിന്താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു പ്രസ്താവന ചെയ്യുകയില്ല. അബ്രഹാമിന് 100 വയസ്സുണ്ടായിരുന്നപ്പോൾ അവിടെ ഇല്ലാതിരുന്ന കാര്യങ്ങളെ അതവിടെ ഉള്ളതുപോലെ അവൻ വിളിച്ചു. ഇപ്പോൾ ഞാനിത് പറയുന്നത് രോഗികളായി പ്രാർത്ഥിക്കപ്പെടാതിരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാകുന്നു. അവിടെ കാണാൻ കഴിയാതിരുന്ന കാര്യങ്ങളെ അത് പറഞ്ഞവനെ നിവൃത്തിയാക്കാൻ കഴിയുമെന്ന് കണക്കാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നവൻ അതിനെ കാക്കാൻ ശക്തനാണെന്ന് കരുതിക്കൊണ്ട് അതവിടെ ഉണ്ടായിരുന്നു. അബ്രഹാം അതിനെ അങ്ങനെ വിളിച്ചു. അബ്രഹാമിന് 75 വയസ്സും സാറയ്ക്ക് 65 വയസ്സുമുണ്ടായിരുന്നപ്പോൾ അവർക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന് ദൈവം അവനോട് പറഞ്ഞു. എല്ലാം കൂടി ഒത്തുനോക്കുമ്പോൾ അത് അസാധ്യമായിരുന്നു. അവനത് വിശ്വസിക്കുകയും അവൻ ആ കുഞ്ഞിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ആ കുഞ്ഞ് കടന്നു വരാനായി 25 വർഷം ശേഷിച്ചിരുന്നിട്ടും ആ കുഞ്ഞവിടെ ഉണ്ടായിരിക്കുന്നത് പോലെ കണക്ക് കൂട്ടി തുടങ്ങി. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സും സാറായ്ക്ക് 90 വയസ്സുമായിരുന്നു. കാരണം അവൻ അവനെ വിശ്വസിച്ചു. അതവിടെ ഉണ്ടായിരുന്നിട്ടും അവൻ ഇല്ലാതിരുന്ന കാര്യങ്ങളെ വിളിച്ചു. ഇപ്പോഴിത് പ്രാർത്ഥിക്കാനായിട്ടുള്ള രോഗികൾക്കും പീഡിതർക്കും വേണ്ടിയാണ്. നിങ്ങളുടെ ഘട്ടങ്ങൾ എന്തായാലും കാര്യമില്ല. നിങ്ങൾ ഏത് വിധത്തിലെ രോഗമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും, നിങ്ങൾ എത്ര മോശമായ അവസ്ഥയിലായിരുന്നാലും, നിങ്ങൾ ക്രിസ്തുവിനെ അവന്റെ വചനത്തെ സ്വീകരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അതവിടെ ഇല്ലാതിരുന്നാലും അവ ദൈവത്തിന്റെ വചന വിരുദ്ധമായിരുന്നാലും അതവിടെ ഉള്ളതുപോലെ തന്നെ വിളിക്കാനാകുന്നു. ഇപ്പോൾ ദൈവം പറഞ്ഞു, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗി രക്ഷിക്കും. അതെ, ദൈവമാണത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതതിനെ അവസാനിപ്പിക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെയും പ്രതീക്ഷകളെയും അതിന്മേൽത്തുകൊണ്ട് അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നതുപോലെ പ്രവർത്തിക്കാനാകുന്നു. നാം അത് സ്വീകരിക്കുമ്പോൾ തന്നെ അത് പൂർത്തിയാക്കപ്പെടുന്നു. രക്ഷയും അതേ വിധത്തിൽ തന്നെ. നാം അത് വിശ്വസിക്കുന്നു, അത് സ്വീകരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ അത് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ മുന്നിലേക്ക് ചെന്ന് ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട് അവനെ സ്വീകരിക്കുന്നു. ഇന്നു രാവിലെ നേരം നിങ്ങൾ ഇവിടെ ആയിരിക്കുകയും രക്ഷിക്കപ്പെടാതെ ഒരു പാപിയുമായിരിക്കുന്നെങ്കിൽ, നിങ്ങൾ രോഗിയാണ്, സൌഖ്യമാകാൻ ആഗ്രഹിക്കുന്നു, ആദ്യം കർത്താവിനെ അന്വേഷിക്കുക. നിങ്ങളുടെ സ്വന്തം രക്ഷകനായി അവനെ അംഗീകരിക്കുക. അപ്പോൾ ആ രോഗം പുറത്തേക്ക് പോകുന്നു. അവിടെ അത് എന്തായാലും ശരി, നിങ്ങളുടെ മുഴു ചിന്തയും നിങ്ങളിലുള്ള സകലതുമായി പൂർണ്ണ മനുഷ്യനെ ക്രിസ്തു വേശിലിട്ടുകൊള്ളുക, സകലതും ശരിയായിക്കൊള്ളും. ആയതിനാൽ നിങ്ങളുടെ മനസ്സിനെ അതിലേക്കിടുക. കാരണം ഞാൻ ഇന്ന് രാവിലെ നേരം സഭയെയും അതിന്റെ അവസ്ഥയെയും കുറിച്ച് പറയാൻ പോകുന്നു. രോഗികളും പീഡിതരുമായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചില വാക്കുകളെ പറയുന്നത്. ദിവ്യ രോഗസൌഖ്യം വിശിഷ്ടമായത് തന്നെ. എന്നിരിക്കലും ഞാൻ ശിവർപോർട്ടിലായിരുന്നപ്പോൾ 11 ദിവസത്തെ യോഗങ്ങളിൽ ഏറിയാൽ 3-4 രോഗസൌഖ്യത്തിന്റെ യോഗങ്ങളെ എനിക്കവിടെ ഉണ്ടായിരുന്നുള്ളൂ. ദിവ്യ രോഗസൌഖ്യത്തിന്മേൽ അധിക സമയം ചിലവഴിക്കുന്നതിനേക്കാൾ മനുഷ്യരുടെ പ്രാണനുകളോട് പ്രസംഗിക്കുന്നതാണ് കൂടുതൽ പ്രാധാന്യം. രോഗികളും ആവശ്യക്കാരായവരെയും ദൈവം സൌഖ്യമാക്കുന്നു എന്നിരിക്കലും ദൈവത്തിനത് ചെയ്യാൻ കഴിയുന്നു. ഇത് ലോകമെമ്പാടും സമർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവനത് ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രധാന കാര്യം ഒരിക്കലും മരിക്കാത്ത പ്രാണനെപ്പറ്റിയാകുന്നു. ശരീരം മരിക്കും, എന്നാൽ പ്രാണൻ ഒരിക്കലും മരിക്കുകയില്ല. നാം അതിനെ ദൈവവുമായി നേരായും നിരയിലും സൂക്ഷിച്ചിരിക്കണം. സാധാരണ ഞാനിത് പറയാറുണ്ട്, സകലതും ചെയ്തു കാണാനായി ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ രാവിലെ നേരം എന്റെ പേരിനായി കാത്തിരുന്നുകൊണ്ട് ആ നദീതീരത്ത് ഞാൻ എത്തുമ്പോൾ അവിടെ വെച്ചൊരു കുഴപ്പത്തിലും പിടിപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരൻ ക്രീച്ചേ, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അവന്റെ പുനരുത്ഥാന ശക്തിയാൽ ഞാൻ അവനെ അറിയുന്നു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും പുറത്തേക്ക് വിളിക്കുമ്പോൾ ഞാനും കടന്നു വന്നിട്ട് അവന്റെ പുനരുത്ഥാനത്തിന് ശക്തിയാൽ ഞാൻ അവനെ അറിയാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ ഇപ്പോൾ നമ്മുടെ തലകളെയും ഹൃദയങ്ങളെയും ഈ പുസ്തകത്തിന്റെ രചയിതാവിലേക്ക് കുമ്പിട്ടുകൊണ്ട് ഒരു നിമിഷം നിൽക്കാം. ഞങ്ങളുടെ പിതാവാം ദൈവമേ, നിന്റെ വചനത്തെ നീ ഞങ്ങൾക്കായി തുറക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. ഞങ്ങൾക്ക് താളുകളെ മറിക്കാനായി എന്നിരിക്കലും പരിശുദ്ധാത്മാവിന് മാത്രമേ വചനത്തെ തുറന്നു തരാൻ സാധിക്കൂ. ആയതിനാൽ ഇന്ന് രാവിലെ നേരം അതിനെ ഞങ്ങൾക്ക് തുറന്നു അവിടുത്തെ സമൃദ്ധവും അളവുറ്റതുമായ കൃപ തരണം പിതാവേ. ഞങ്ങൾ അങ്ങേക്കായി കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വചനത്തിലേക്ക് കടന്നിട്ട് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് മനുഷ്യ ചുണ്ടുകളിലൂടെ നൽകി ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വിധത്തിൽ അവൻ തന്നെ അതിനെടുത്ത് ഓരോ ഹൃദയത്തിലേക്കും സ്ഥാപിക്കാനിടവരട്ടെ. യോഗം കഴിഞ്ഞ് ഞങ്ങൾ വീടുകളിലേക്ക് തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് പഠിച്ചതും അങ്ങ് ഞങ്ങൾക്കായി ചെയ്ത സകലത്തിനു വേണ്ടി ഞങ്ങൾ വിനമ്രതയോടെ തലകുമ്പിട്ടുകൊണ്ട് അങ്ങേക്ക് പുകഴ്ചയും സ്തുതിയും നൽകാനിടയാകട്ടെ. ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് ചോദിക്കുന്നു. ആമേൻ. ബൈബിളുകൾ കയ്യിലുള്ളവരും എന്നോടൊപ്പം വായിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒരു വിഷയത്തിനായി വിശുദ്ധ യോഹന്നാനിൽ നിന്നും വായിക്കാൻ പോകുന്ന വചനത്തെക്കുറിച്ചെടുക്കുക. നാം വിഷയത്തെ വചനത്തിൽ നിന്നും തന്നെ വായിച്ചിട്ട് പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്നുമുള്ള പശ്ചാത്തലത്തെ നമുക്ക് തരാനായി നാം പ്രാർത്ഥിക്കുന്നതാകുന്നു. നമുക്കത് വായിക്കാൻ സാധിക്കും. വായിക്കാൻ കഴിവുള്ള ആർക്കും അത് വായിക്കാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്നും പശ്ചാത്തലം നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. വിഷയത്തെയും വായിക്കാൻ സാധിച്ചേക്കാം, കാരണം അത് അവന്റെ വചനത്തിലുണ്ട്. എന്നാൽ അത് കഴിയുമ്പോൾ അതിന്റെ പശ്ചാത്തലം ദൈവം തന്നെ തരണം. ഇപ്പോൾ വിശുദ്ധ യോഹന്നാൻ ഒന്നാം അധ്യായം നമുക്ക് 28-ാം വാക്യത്തിൽ തുടങ്ങി 32-ഉം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വായിക്കാം. ഇത് യോർദാനക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബെഥന്യയിൽ സംഭവിച്ചു. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവെന്ന പോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. അവസാന വാക്യമായ 32-ാം വാക്യം ഞാൻ വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവെന്ന പോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. ഇപ്പോൾ കർത്താവ് വചനത്തോട് തന്റെ അനുഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കണ്ടയാകട്ടെ. നമുക്ക് കഴിയുമെങ്കിൽ ഓരോ വാക്കും നിങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പിന്നിൽ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശരി, അവിടെ പിന്നിലായി എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടു, അത് കൊള്ളാം. ഇപ്പോൾ സഭയിൽ പോകാതിരിക്കുന്ന ഒരു വ്യക്തി കൂടെ ഇവിടെ ഇരിക്കുന്നു എങ്കിൽ അവർക്ക് പോലും മനസ്സിലാകും വിധം ഒരു ഉപമയുടെ വിധത്തിൽ ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ നേരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ആലയത്തിൽ വരുന്നത് നമ്മെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. നാം വരുന്നത് നമ്മെ ഏറ്റവും നല്ല ജനങ്ങളും ഏറ്റവും നല്ല ക്രിസ്ത്യാനികളും ഏറ്റവും നല്ല പൌരന്മാരും ഏറ്റവും നല്ല പിതാക്കന്മാരും ഏറ്റവും നല്ല മാതാവുകളും ഏറ്റവും നല്ല അയൽവാസികളും ആക്കി തീർക്കാനായിട്ടാണ്. രണ്ടോ മൂന്നോ പേർ എവിടെയായാലും ഒരുമിച്ചുകൂടി അവന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അവൻ അവിടെ ഉണ്ടായിരിക്കുമെന്നും അവന് നമുക്ക് നൽകുമെന്നും ക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നതിനാലാണ് നാം ഒരുമിച്ച് കൂടുന്നത്. ആയതിനാൽ ഇന്ന് നാം സ്വയം മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മെച്ചമായി നമ്മെ വിശാലമാക്കുന്നതിൽ കുഴപ്പമെന്താണ്? അതിനായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഞങ്ങൾ കാണട്ടെ. എനിക്ക് ഏറ്റവും നല്ല മനസ്സിലാക്കലിന്റെ ആവശ്യമുണ്ട്. അതുവരെ നമുക്കൊരു നല്ല തിരിച്ചറിവ് ഉണ്ടാകില്ല. നമുക്ക് ദൈവത്തിൽ നിന്നുമുള്ള ഒരു മനസ്സിലാക്കലാണ് ആവശ്യമെങ്കിൽ അത് തികച്ചും ദൈവത്തിന്റെ വചനത്തിൽ നിന്നും തന്നെ വന്നിരിക്കണം. കാരണം നമ്മുടെ വിശക്കുന്ന പ്രാണന് ഭക്ഷിക്കാനായി ദൈവം തന്റെ വചനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വചനമെടുത്ത് വചനത്താൽ നമ്മെ പോഷിപ്പിക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമുക്കായി അയച്ചിരിക്കുന്നത്. നിങ്ങളത് കാണുന്നുണ്ടോ? നോക്കൂ, നാം ദൈവത്തിന്റെ വചനമെടുത്ത് നമുക്കാവശ്യമായ വിധത്തിൽ അതിനെ തരാനായിട്ടാണ് ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏർപ്പാട് ദൈവം ചെയ്തിരിക്കുന്നതിനാൽ ഞാൻ വളരെ കൃതജ്ഞതയുള്ളവനാകുന്നു. അവൻ നമ്മെ ബോഷിപ്പിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെയല്ലേ? നാം അവന്റെ മേച്ചിൽപ്പുറത്തെ കുഞ്ഞാടുകളാകുന്നു. കുഞ്ഞാടിനെ പറ്റി നാം കുറച്ചു നേരത്തിനുള്ളിൽ അല്പം സംസാരിക്കാൻ പോകുന്നു. അവന് നമ്മുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം ലഭിച്ചിട്ട് അവന് നമ്മെ നയിക്കാനും നടത്താനും സാധിച്ചാൽ നാം അവന്റെ മൂന്നിരട്ടിയായ അസ്തിത്വങ്ങളാകുന്നു. ഇപ്പോൾ അത് അത്രയേറെ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് അവൻ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അതവനെ ഒരു മൃഗമായി പ്രതിസ്ഥാനം ചെയ്യാൻ അവന് പ്രസാദം തോന്നി. ആ മൃഗം ഒരു കുഞ്ഞാടായിരുന്നു.
Way back in the beginning in the Garden of Eden in the foreshadows of the coming of Jesus, God
ആരംഭത്തിൽ ഏദൻ തോട്ടത്തിൽ യേശു വരാൻ പോകുന്നതിന് മുൻകുറിയായി ക്രിസ്തുവിന്റെ വരവിനെ മുൻകൂട്ടി കാണിച്ചുകൊണ്ട് അതിനു പകരം ഒരു കുഞ്ഞാടിനെ ബലി കഴിക്കണമെന്നറിഞ്ഞിട്ട് ദൈവം ബലി കഴിച്ചു. ആ മൃഗമായി ദൈവം ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് മുൻകുറിച്ചതെന്ന് ഞാൻ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിരുന്നു. ആ കുഞ്ഞാടിനെ കുറിച്ച് നാം കണ്ടുപിടിച്ചത് അവൻ ആ കുഞ്ഞാടിനെ തെരഞ്ഞെടുത്തതിന്റെ കാരണം ഭൂമിയിലുള്ള സകല സൃഷ്ടികളിലും വച്ച് കുഞ്ഞാട് ഏറ്റവും വിനയവും സൗമ്യതയുമുള്ള സൃഷ്ടിയാകുന്നു എന്നായിരുന്നു. സ്വയമായി അനുഭവിച്ചറിയാൻ സാധിക്കാത്ത അത്രയേറെ നിഷ്കളങ്കവും അതിനേക്കാൾ വിനയവും സൗമ്യതയുമുള്ള മറ്റൊന്നില്ല. അത് ധാർഷ്ട്യമുള്ളതല്ല, അതൊരു കുലീനവും താഴ്മയേറിയതുമായ ചെറിയ ജന്തുവാകുന്നു. ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് പ്രദർശിപ്പിക്കാൻ പോയപ്പോൾ അവനവനെ ഒരു സ്വയം കുഞ്ഞാടായി പ്രദർശിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ദൈവം, പിതാവായ ദൈവം യഹോവ, സ്വയം സ്വർഗത്തു നിന്നും പ്രദർശിപ്പിച്ചപ്പോൾ അവൻ തന്നെ പ്രദർശിപ്പിച്ചത് ആകാശത്ത് പറക്കുന്നതിൽ വെച്ച് ഏറ്റവും സൗമ്യതയുള്ള പക്ഷിയായ പ്രാവായിട്ടായിരുന്നു. പ്രാവിനേക്കാൾ ശ്രേഷ്ഠകുല ജാതയായ മറ്റൊരു പക്ഷിയുമില്ല. കാട്ടുമൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ച് ഞാനൊരു പൂർണ്ണ പഠനം നടത്തിയിട്ടുണ്ട്. ആകാശത്ത് പറക്കുന്ന മറ്റേതൊരു പക്ഷിയെക്കാളും പ്രാവ് ഒരു വിചിത്രമായ പക്ഷിയാകുന്നു. പ്രാവ് ഒരു പ്രേമിയാകുന്നു. പ്രാവ് ഒരു മാന്യനാകുന്നു. പ്രാവിന് പിത്താശയമില്ല. പക്ഷിവർഗത്തിൽപ്പെട്ടതും പിത്താശയ ഗ്രന്ഥിയുമില്ലാത്തതുമായ ഒരേ ഒരു പക്ഷിയേ ഉള്ളൂ. ആ കാരണത്താലാണ് വിത്തും ധാന്യങ്ങളുമുള്ള ഒരിടത്തല്ലാതെ ഒരു പ്രാവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്. ഇപ്പോൾ പെട്ടകത്തിനുള്ളിൽ പ്രാവുണ്ടായിരുന്നു. പ്രാവിനെ കുറിച്ച് ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാകുന്നു. ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെയും പ്രാവിനെ പ്രതീകമാക്കിയിരിക്കും പോലെ തന്നെ കുഞ്ഞാടിനെയും ക്രിസ്തുവായി ബൈബിൾ അനേക സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പ്രാവ് പെട്ടകത്തിലുണ്ടായിരുന്നിട്ട് ആകാശത്തിലെ മറ്റ് പക്ഷികൾക്കൊപ്പം പക്ഷികളുടെ കൂട്ടിലിരുന്നിരുന്നു. അവയിലൊരെണ്ണം ഒരു കാക്ക, ഒരു മലങ്കാക്കയായിരുന്നു. അവിടെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട പക്ഷികളിലൊന്നായ കാക്ക, അവൻ ഒരു അവനീതമായ ജൽപ്പകൻ പക്ഷിയാകുന്നു. നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഏറ്റവും വൃത്തികെട്ട പക്ഷികളിലൊന്ന് ഒരു കാക്ക എന്നാണ് ഞാൻ നിരൂപിക്കുന്നത്. കാക്ക ദീർഘായുസ്സുള്ള ഒരു പക്ഷിയായി, ചിലപ്പോൾ അവന് 200 മുതൽ 300 വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരു കാക്ക തത്തയ്ക്ക് അതിനേക്കാൾ കൂടുതൽ നാൾ ജീവിച്ചിരിക്കാനാകും. എന്നാൽ ഒരു പ്രാവിന് ഒരു മൃഗമല്ല, ഒരു പക്ഷിയായി അതിനൊരു പിത്താശയമില്ല. ഇപ്പോൾ കാക്കയ്ക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു ചത്ത് ജീർണിച്ചതിനെ തിന്നാൻ കഴിയുന്നു. ആ ചത്ത് ജീർണിച്ചതിന് ചുറ്റുമായി നിങ്ങൾക്കൊരു പ്രാവിനെ ഒരിക്കലും കാണാൻ കഴിയില്ല. അവൾക്കതിന്റെ അടുത്ത് നിൽക്കാൻ കഴിയുകയില്ല. അവളുടെ മൂക്കിൽ അതിന്റെ ദുർഗന്ധം, അവൾക്കതുമായി സഹകരിക്കാൻ കഴിയില്ല. അതവളെ സുഖമില്ലാതാക്കി തീർക്കുന്നു. പുഴുവരിച്ചതിന്റെയും നശിച്ചു നാമാവശേഷമായി കൊണ്ടിരിക്കുന്നതിന്റെയും അടുക്കൽ നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. അവർക്കതിനു സാധിക്കില്ല. അതിനാൽ അവൾക്ക് അത് തിന്നാൻ കഴിയില്ല. അതുമായി സഹകരിക്കാനാകില്ല. അവൾ അത് തിന്നാൽ അതുടൻ തന്നെ ആ പ്രാവിനെ കൊന്നുകളയും. എന്തുകൊണ്ടെന്നാൽ പിത്താശയത്തിൽ നിന്നും നിർഗമിച്ച് വയറ്റിനകത്തേക്ക് പോകുന്ന പിത്തരസമാണ് ആഹാരം ദഹിപ്പിക്കുന്നത്. അത് ചെയ്യാനായി അവിടെ ഒരു പിത്തരസവും ഇല്ലാതിരുന്നാൽ അത് ആ പ്രാവിനെ കൊന്നുകളയുന്നു. അതുകൊണ്ട് നിങ്ങൾക്കെല്ലായ്പ്പോഴും വൃത്തിയുള്ള എന്തിന്റെയെങ്കിലും ആരോഗ്യപ്രദമായ എന്തിന്റെയെങ്കിലും ചുറ്റിനുമേ പ്രാവിനെ കാണാൻ സാധിക്കൂ. ഇപ്പോൾ കാക്ക വ്യത്യസ്തമായതാകുന്നു. ഇപ്പോൾ കാക്ക ഒരു കുടിലൻ ജന്തുവിന്റെ മാതൃകയായി ശ്രദ്ധിക്കാം. കാക്കയ്ക്ക് ചത്ത് ചീഞ്ഞാളിതിന്റെ മേലെ ഇരുന്നു കൊണ്ട് അതിനാവശ്യമായത് കഴിക്കാനും കോതമ്പുള്ള നിലത്തേക്ക് നേരെ പറക്കാനും സാധിക്കുന്നു. എന്നാൽ പ്രാവിനോ കോതമ്പ് കഴിച്ച ശേഷം ചത്ത് ജീർണിച്ചതിന്റെ മുകളിലൂടെ പറക്കാൻ സാധിക്കില്ല. അതുകൊണ്ടൊരു കപടവേഷധാരിക്ക്, ഒരു കപടവേഷധാരിയായ ആത്മീയ മനുഷ്യന് രണ്ട് കാര്യങ്ങളും, നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഭക്ഷിക്കാനാകുന്നു. എന്നാൽ വാസ്തവമായി വീണ്ടും ജനിച്ചൊരു ക്രിസ്ത്യാനിക്ക് തെറ്റായ കാര്യങ്ങളെ സഹിക്കാൻ സാധിക്കില്ല. നല്ല കാര്യങ്ങളിൽ നിന്നും മാത്രമേ അവന് തിന്നാൻ സാധിക്കുകയുള്ളൂ. അത് ശ്രദ്ധിക്കൂ. ഒരു വ്യക്തി ഡാൻസിന് പോകും, മദ്യപിക്കുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്തിട്ട് തിരികെ ആലയത്തിലേക്ക് വന്ന് ഒരു വിശുദ്ധൻ ആർപ്പിടും പോലെ ആർപ്പിടുന്നു. അതെന്താകുന്നു? അവൻ ഒരു കുടിലനാകുന്നു. അവൻ അഴുകിയതും നല്ലതുമായ രണ്ട് കാര്യങ്ങളെയും തിന്നാൻ സാധിക്കുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് അവയിലുള്ള ഒരു കാര്യവും സഹിക്കാനാകില്ല. കാരണം അവൻ മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഉടൻ തന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തയെ തന്നെ ആദവനെ കുറ്റപ്പെടുത്തുകയും ആദവന്റെ മുഖം തിരിച്ച് അതിൽ നിന്നും ദൂരം പോകുവോളം ആദവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഓ, എന്താ ഒരു മനോഹര രൂപമാകുന്നു! ഇപ്പോൾ കുഞ്ഞാട് വളരെ മാന്യനായ ഒരു ചെറിയ വ്യക്തിയാണ്. അവന് സാധിക്കില്ല, സ്വയം സഹായിക്കാൻ അവന് കഴിയില്ല. അവൻ സ്വയം പര്യാപ്തനല്ല, കാരണം അവനെ സ്വയം സഹായിക്കാൻ സാധിക്കില്ല. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ റാന്തു ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുൽത്തകടിയിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ ഞാനവിടെ ഒരു ചെറിയ കുഞ്ഞാടിനെ കണ്ടു. എങ്ങനെയോ മറ്റുള്ളവയെല്ലാം അവനെ വിട്ടുപോയിരുന്നു. അവനൊരു ചെറിയ മുള്ളുകമ്പിയാൽ ചുറ്റിപ്പിണഞ്ഞു കിടന്നിരുന്നു. ആ പാവം പിടിച്ചത് അവിടെ കിടക്കുമ്പോൾ രക്തം വാർന്നുകൊണ്ട് അവിടെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ഞാൻ അതുവഴി കടന്നു വന്നപ്പോൾ ഏകദേശം അവിടെ നിന്നും അരമൈൽ മുകളിലായി ഒരു കൂട്ടം ആളുകൾ മേയുന്നത് കണ്ടിരുന്നു. ഇപ്പോൾ അവനെ അവിടെ നിന്നും എടുത്തു മാറ്റാതെ അവിടെ തന്നെ കിടന്നിരുന്നു എങ്കിൽ വളരെ വേഗം തന്നെ കാക്കകൾ വന്ന് അവന്റെ കണ്ണ് കൊത്തിപ്പറിച്ചു കളയുമായിരുന്നു. എന്നാൽ ഞാൻ ആ ചെറിയ പ്രാണിയെ വേലിക്കമ്പിൽ നിന്ന് പുറത്തെടുത്തു, എന്റെ കൈത്തണ്ടയിലെടുത്തു. അവൻ ഒരിക്കൽ പോലും നിരസിച്ചില്ല. അവൻ അവിടെ മിണ്ടാതെ കിടന്നു. ഞാൻ അവനെ എന്റെ കൈകളിലെടുത്തു. ആദ്യ പ്രാവശ്യം, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു മനുഷ്യന്റെ കൈകളാൽ അതെടുക്കപ്പെടുന്നത്. എന്നാൽ അവൻ ശാന്തനായിരുന്നു. അവൻ നയിക്കപ്പെടാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ സഹായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവൻ ഇഷ്ടപ്പെടാതെയോ എതിർക്കാൻ ശ്രമിക്കാതെയോ കാലുകൊണ്ട് തൊഴിക്കുകയോ കടിക്കാനോ ഒന്നിനും ശ്രമിച്ചില്ല. കുഞ്ഞാട് കാലുകൊണ്ട് തൊഴിക്കില്ല, അവർ കടിക്കില്ല. അവർ വളരെ എളിമയുള്ളവരാകുന്നു. ഈ ചെറിയ വസ്തുവിനെ ഞാൻ അതിനെ കൈകളിലെടുത്തു, മറ്റുള്ളവരുടെ കൂടെ കൊണ്ടുചെന്നാക്കി. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ അമ്മ അതിനെ കണ്ടുപിടിച്ചു. അവൻ എത്ര സന്തോഷവാനായിരുന്നു! ഇപ്പോൾ അത് ദൈവത്തിന്റെ കുഞ്ഞാടുമായി എത്രമാത്രം താരതമ്യപ്പെടുന്നു! നിങ്ങൾക്കറിയാമോ, അവർ ആടുകളെ കൊല്ലാൻ കൊണ്ടുപോകുന്നിടത്ത് ആ അറവുശാലയിലേക്ക് ആരാണ് ചെമ്മരിയാട് നയിക്കുന്നതെന്ന് അറിയാമോ? ഒരു കോലാട്. കശാപ്പ് ശാലയുടെ ജലപ്രണാളിയിലേക്ക് ഒരു കോലാട് ചെമ്മരിയാട് നയിച്ചുകൊണ്ട് പോയ ശേഷം ചെമ്മരിയാട് അവിടേക്ക് വരുമ്പോൾ അവൻ വന്ന ഉടൻ തന്നെ അവിടെ നിന്നും ചാടിക്കളയുന്നു. എന്നാൽ ഓ, അവർ പറയുന്നത് അവർ ആ കോലാടിനെ കൊല്ലാനുള്ള സമയമാകുമ്പോൾ അവൻ കാലുകൊണ്ട് ചവിട്ടി ഒരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാക്കുമെന്നാകുന്നു. ആ വിധത്തിലാണ് പിശാച് ചെയ്യാൻ പോകുന്നത്. അവൻ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ഏറ്റവും നിന്ദ്യമായതിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും താൻ മരിക്കാൻ നേരമാകുമ്പോൾ അപ്പോൾ അവൻ ചവിട്ടിത്തൊഴിച്ച് ഒരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാക്കും. ആ വിധത്തിലാണ് പിശാച് ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെയാണ് ചില നേരങ്ങളിൽ ഏതെങ്കിലും ഒരു കാഴ്ചയ്ക്ക് കൗതുകമുള്ള പെൺകുട്ടിയെയോ ഏതെങ്കിലും കാണാൻ സുന്ദരനായ ആൺകുട്ടിയെയോ ഒരു ചെറിയ സിഗരറ്റ് പാക്കറ്റിനാലോ ഒരു ചെറിയ വിസ്കി ബോട്ടിനാലോ ആരുടെയെങ്കിലും ആട്ടിൻകൂട്ടത്തിൽപ്പെട്ട ഒരു ചെറിയ പെൺകുട്ടിയെ തെറ്റായ കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഓ, അതിന് കുഴപ്പമൊന്നുമില്ല, ആലയത്തിലെ നല്ലത് നല്ലത് എന്ന് പറയുന്ന ആ ചപ്പു ചവറിൽ ഒന്നുമില്ല. എന്നാൽ ആ പ്രായമുള്ള ആൺകുട്ടിയെ മരണം വന്നിടിക്കട്ടെ, അവൻ അലറി വിളിക്കുന്നതും ഉച്ചത്തിൽ നിലവിളിക്കുന്നതും രാജ്യം മുഴുവനും കേൾക്കാനാകുന്നു. എന്നാൽ ഒരു ചെമ്മരിയാട് അത്രയും മാന്യനായിട്ട് അതിനെ നയിക്കാൻ സാധിക്കുന്നു. ആ കാരണത്താലാണ് ദൈവം ക്രിസ്തുവിനെ കുഞ്ഞാടായും തന്നെ സ്വയം പ്രാവായും പ്രതിനിധീകരിച്ചിരിക്കുന്നത്. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തിയപ്പോൾ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു കാര്യം അവിടെ വെച്ച് സംഭവിച്ചു. എത്ര മനോഹരമെന്ന് ശ്രദ്ധിക്കൂ. കുഞ്ഞാട് ലോകത്തിലെ സകല സൃഷ്ടികളിലും വെച്ച് ഏറ്റവും സൗമ്യതയേറിയത്. പ്രാവ് ആകാശത്തിലെ പക്ഷികളിൽ വെച്ച് ഏറ്റവും സൗമ്യതയേറിയത്. അവർ ഒന്നായിത്തീരേണ്ട ഏക വഴി അത് മാത്രമായിരുന്നു. പ്രാവിന് കുഞ്ഞാടിന് മേൽ വരേണ്ട ഏക വഴി അതായിരുന്നു. ഇപ്പോൾ പ്രാവ് താഴേക്ക് വന്നപ്പോൾ യോഹന്നാൻ യേശുവിനെ കണ്ടു. അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ ഇങ്ങനെയും കൂടെ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അവിടെയാണ് നിങ്ങൾ, പ്രാവും കുഞ്ഞാടും തമ്മിൽ ഒന്നിക്കുന്നു. അത് മനുഷ്യനും ദൈവവുമായി ഒന്നായി തീർന്നപ്പോഴായിരുന്നു. അത് സ്വർഗവും ഭൂമിയും തമ്മിൽ ആലിംഗനം ചെയ്തപ്പോഴായിരുന്നു. ഹല്ലേലൂയ. അത് ദൈവം മനുഷ്യനായി തീർന്നപ്പോഴായിരുന്നു അത് കൊണ്ടുവരപ്പെട്ടു. അത് ദൈവം ആത്മാവിന്റെ രൂപത്തിൽ നിന്നും മനുഷ്യരൂപത്തിലായി തീർന്ന് മനുഷ്യരുടെ ഇടയിൽ വസിച്ചപ്പോഴായിരുന്നു. അത് മുഴുവൻ നിത്യതയും തമ്മിൽ ആലിംഗനം ചെയ്തപ്പോഴായിരുന്നു. അത് ആദാമിന്റെ ജനങ്ങളാൽ മനുഷ്യകുലം വീണുപോയിട്ട് യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തിയ മഹത്തായ അനുസ്മരണ ദിവസം യഹോവയായ ദൈവവും സകല ദൂതന്മാരും ഒരുമിച്ച് വന്നിട്ട് ദൈവവും മനുഷ്യനും ഒന്നായി തീർന്നപ്പോഴായിരുന്നു. ഇപ്പോൾ അവർ ഒരു ചെന്നായ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? പ്രാവിന്റെ മാധുര്യമായ പ്രേമസല്ലാപത്തെ ഒരിക്കലും ഒരു ചെന്നായയുടെ മേൽ നിലനിർത്താൻ കഴിയുകയില്ല. സന്ധ്യാസമയം കഴിയാറാകുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് മാടപ്രാവ് ഒരൽപ്പം കൊഞ്ചി സംസാരിക്കുന്നത് കേൾക്കുന്നതിനേക്കാൾ മനോഹരമായി എന്താണുള്ളത്? എനിക്കെന്റെ ഭാര്യയും കുഞ്ഞും നഷ്ടമായപ്പോൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ആരെയും അറിയിച്ചിരുന്നില്ല. എല്ലാ ദിവസവും ഞാൻ എന്റെ പഴയ കാറിൽ കയറി ഇവിടെയുള്ള ആ റോഡ് മുറിച്ചു കടന്നിട്ട് വാൽനട്ട് റിഡ്ജിലെ സെമിത്തരിയിലേക്ക് പോകും. ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് കല്ലറയിലേക്ക് നോക്കുമായിരുന്നു. എനിക്ക് വരെ മറക്കാൻ സാധിച്ചിരുന്നില്ല. എനിക്കിനിയും ജീവിക്കാൻ സാധിക്കില്ല എന്നതുപോലെ കാണപ്പെട്ടിരുന്നു. ഞാൻ ചിന്തിക്കും, എന്റെ കുഞ്ഞുകുട്ടി 8 മാസം പ്രായം അവിടെ കിടക്കുന്നു. അവളുടെ ചെറിയ കൈ ഉയർത്തിക്കൊണ്ട് എന്റെ അടുക്കലേക്ക് വരാൻ ശ്രമിച്ചിരുന്നു. എങ്ങനെയാണ്? ഞാനൊരു ഹോൺ മുഴക്കുകയോ അവളോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അവൾ ഗൂ ഗൂ എന്ന് ശബ്ദമുണ്ടാക്കി അവളുടെ കൈ എന്റെ നേരെ നീട്ടുമായിരുന്നു. പ്രത്യേകിച്ചും സന്ധ്യയാകുമ്പോൾ ഞാൻ ആ മരത്തിന്റെ വശത്തിരിക്കും. എല്ലാ ദിവസവും അവിടെ ഒരു പ്രാവ് വന്നിരുന്നിട്ട് അവൾ പ്രേമസല്ലാപം നടത്താറുണ്ടായിരുന്നു. ഓ എന്റെ, അത് മരിക്കാനാകാത്ത എന്റെ കുഞ്ഞിന്റെ ആത്മാവ് എന്റെ അടുക്കലേക്ക് തിരികെ വന്നതിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കുമോ എന്ന് ഞാൻ ഒരിക്കൽ ആശ്ചര്യപ്പെട്ടു. ആ പ്രാവിന്റെ പ്രേമസല്ലാപത്തേക്കാൾ മാധുര്യമായിട്ട് ഒന്നും തന്നെയില്ല. അവൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അവൾ വർത്തമാനങ്ങളെ കൊണ്ടുവരുന്നു. അവൾ സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഒരു അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ താമസിച്ചിരുന്നിടത്തുള്ള മരങ്ങൾ തിങ്ങി നിന്നിരുന്നിടത്തേക്ക് പോയി. അത് കേൾക്കാൻ എത്ര സമാധാനമായ കാര്യമാകുന്നു. അവിടെ ആ വലിയ പൊക്കമുള്ള മരത്തിലിരുന്നുകൊണ്ട് ആ പ്രാവുകൾ ഒന്ന് മറ്റൊന്നിനോട് പ്രേമസല്ലാപം നടത്തുന്നു. കഴിഞ്ഞ ദിവസം സഹോദരൻ കോക്സിന്റെ അടുക്കൽ ഒരു അമ്മപ്രാവും രണ്ട് ചെറിയ കുഞ്ഞുങ്ങളും ഉള്ളതായി കണ്ടു. പൂച്ചകൾ പിടിക്കാതിരിക്കാൻ അവ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലായിരുന്നിരുന്നു. അമ്മപ്രാവ് അവയെ തീറ്റിച്ചിരുന്നു. അതിനുശേഷം അവൾ താഴേക്ക് വന്നിട്ട് അവയെ ഒരു മരത്തിലേക്ക് കൊണ്ടുപോയി. അവ രണ്ട് ചെറിയ സൌമ്യമായ കുഞ്ഞുപ്രാവുകൾ അവിടെ കഴുത്തുകൾ ചേർത്ത് വെച്ചുകൊണ്ടിരുന്നു. ദിവസം മുഴുവനും പ്രേമസല്ലാപം നടത്തുന്നുണ്ടായിരുന്നു. പ്രാവ് അങ്ങനെ സ്നേഹിക്കുന്നൊരു പക്ഷിയായി. ആ പ്രാവ് ദൈവം അവന്റെ മനുഷ്യ സൃഷ്ടികളെ സ്നേഹിക്കാൻ തോന്നിയിട്ട് ദൈവം എങ്ങനെ ചെയ്തെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ദൈവം സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. പിന്നെയും ദൈവം സ്നേഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് സ്നേഹിക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അവനെപ്പോലെ തന്നെ സൗമ്യന എന്തെങ്കിലും ഉളവാക്കണം. സ്നേഹിക്കാനാകുന്ന എന്തിനെയെങ്കിലും അവൻ ഉരുവാക്കണം. അവന്റെ പ്രാകൃതമുള്ള എന്തിനെയെങ്കിലും അവന് ഉളവാക്കണം. നിങ്ങളുടെ സ്വന്തം പ്രാകൃതമല്ലാത്ത ഒന്നിനെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവർ തമ്മിലാണ് സ്നേഹത്താൽ ഒന്നിക്കുന്നത്. ഒരു ഭാര്യയും ഭർത്താവും അവരെ ആ ക്രമത്തിൽ സൃഷ്ടിച്ചിരുന്നാലേ അന്യോന്യം സ്നേഹിക്കാൻ സാധിക്കൂ. കുടുംബം ആ ക്രമത്തിലുണ്ടാക്കിയാലേ തമ്മിൽ സ്നേഹിക്കാൻ കഴിയൂ. സ്നേഹിക്കാനായി എന്തെങ്കിലും ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങളുടെ ഭാര്യയായിരിക്കാനും ഒരു പെൺകുട്ടിയെ നിങ്ങൾ എല്ലായിടത്തും അന്വേഷിക്കുന്നു. അവൾക്ക് സ്നേഹിക്കാനും ഒരു ഭർത്താവായിരിക്കാനുമായി ഒരു പുരുഷനെ അവൾ അന്വേഷിക്കുന്നു. ദൈവം അന്വേഷിക്കുന്നു. തനിക്ക് സ്നേഹിക്കാനാകുന്ന ഒരു പ്രാണനെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവനൊരു സൗമ്യനായ കുഞ്ഞാടായും ഒരു സൗമ്യനായ പ്രാവായും ഈ ഭൂമിയിൽ തന്നെ പ്രതിനിധാനം ചെയ്തു. ആ കുഞ്ഞാട് ഒരു നിമിഷത്തേക്കെങ്കിലും ഒരു മുരളുന്ന ചെന്നായുടെ പ്രാകൃതമെടുത്താൽ ആ പ്രാവ് ഉടനടി തന്നെ അവളുടെ പറക്കൽ നടത്തും. അവൾ എവിടേക്കെങ്കിലും പറന്നുപോകും. എന്നാൽ ആ കുഞ്ഞാടിന് അതിന്റേതായ വലിയ ബോധശക്തിയൊന്നും തന്നെയില്ല. കുഞ്ഞാടിനൊരു കാര്യമുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയാൽ അത് പ്രതീക്ഷയില്ലാതെ വണ്ണം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു ചെമ്മരിയാടിന് അതിന്റെ വഴി കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ആ കാരണത്താലാണ് ഒരു കോലാട് അതിനെ കശാപ്പുശാലയിലേക്ക് നയിക്കുന്നത്. ഒരു ചെമ്മരിയാട് അതിന്റെ വഴി മറന്നുപോയാൽ അതിനത് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ആ കാരണത്താലാണ് ദൈവം നമ്മെ ചെമ്മരിയാടുകളെ ഉപമിച്ചിരിക്കുന്നത്. നാം നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടമായത് തന്നെ, നമുക്ക് സ്വയം കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയുമില്ല. അത് ചെയ്യുന്നതിനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് നമ്മെ തന്നെ ആട്ടിൻകൂട്ടത്തിനിടയിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാകുന്നു. അവൻ ആ നായകത്വം നടത്തുന്നു. ഇപ്പോൾ ഞാൻ ഈ ചെമ്മരിയാടും കോലാടും ഒരുമിച്ച് നിൽക്കുന്നു ശ്രദ്ധിക്കുമ്പോൾ, അങ്ങനെയല്ല, കുഞ്ഞാടും പ്രാവുമാകുന്നു, ഒരുമിക്കുമ്പോൾ അവർ ഒന്നായിത്തീരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദൈവപുത്രനായ ആ കുഞ്ഞാടിനെ പ്രാവ് എങ്ങനെ നയിച്ചു നോക്കുക. അവൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും അവനെത്രമാത്രം സൗമ്യനായിരുന്നു. അവനെത്ര സൗമ്യനായിരുന്നു! സ്വയമായി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നില്ല, സ്വയം പര്യാപ്തനാകാൻ ശ്രമിച്ചിരുന്നില്ല. അവൻ പറഞ്ഞു, പിതാവ് എനിക്ക് ആദ്യം കാണിച്ചു തരുന്നതുവരെ ഞാൻ സ്വതേ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിക്കുന്നു. ഇപ്പോൾ ചെമ്മരിയാടിനുള്ള മറ്റൊരു കാര്യം, ചെമ്മരിയാട് അതിന്റെ അവകാശങ്ങളെ അടിയറ വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നാം ചെമ്മരിയാടുകളായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അനേക നേരങ്ങളിൽ നമ്മുടെ അവകാശങ്ങളെ മറക്കാനോ നമ്മുടെ അവകാശങ്ങളെ സമർപ്പിക്കാനോ നാം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ അനേകരും പറയും, അതെ, എനിക്കതിന്റെ അവകാശമുണ്ട് ബ്രദർ ബ്രഹാം. അത് സത്യം തന്നെ. എന്നാൽ നിങ്ങളുടെ അവകാശങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവം നിങ്ങളെ നയിക്കേണ്ടതിന് നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണോ? അതാണ് ഇന്നുള്ള നമ്മുടെ സഭകളിലെ ഭൂരിഭാഗത്തിന്റെയും കുഴപ്പം. അത് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സൗമ്യതയായി നാം ചെമ്മരിയാടുകളാകേണ്ടവരായിരിക്കുന്നു. നാം കുഞ്ഞാടുകളല്ലാതെ മറ്റെല്ലാമായി തീർന്നിരിക്കുന്നു. അതിന്റെ കാരണം അതാണ്. നാം ആ മാനസിക അവസ്ഥയിലെ കടന്നയുടൻ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രാവ് അവളുടെ ചിറക് വിരിച്ച് ഉപേക്ഷിച്ച് പറന്നുപോകുന്നു. ദൈവത്തിന്റെ കുഞ്ഞാട് ചെന്നായ ചീറുന്നതുപോലെ ആദ്യ പ്രാവശ്യം ചീറിയാലോ, ആ സൗമ്യനായ ചെമ്മരിയാടിന് അനുവദിച്ചിരിക്കുന്നതിന് വിരോധമായി ചെയ്താലോ, പ്രാവ് അവളുടെ പറക്കൽ നടത്തും. അവൾ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ പറന്നുപോകും. ആയതിനാലാണ് നാം ഇന്ന് അലഞ്ഞു നടക്കുന്നത്. എന്തൊക്കെ സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? നാം വ്യത്യസ്തമായ ഒരു പ്രാകൃതമെടുത്തു എന്നതാണ് അതിന്റെ കാര്യം. നാം അതിന്റെ ഒരു പ്രാകൃതമെടുത്തു. നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ആവശ്യമായിരിക്കുന്നു. ശരിയായി എന്ത് ചെയ്യണമെന്ന് നാം അറിയുന്നുവോ അതാണ് നാം ചെയ്യുന്നത്. നാം ഇണങ്ങാത്തവരായി തീർന്നിരിക്കുന്നു. നാം വിദ്വേഷികളായി തീർന്നിരിക്കുന്നു. നാം ഉദാസീനന്മാരായി തീർന്നിരിക്കുന്നു. മൂർധന്യാവസ്ഥ കടന്നു വരാൻ നാം അനുവദിക്കുന്നു. സ്വാർത്ഥത കടന്നു വരാൻ നാം അനുവദിക്കുന്നു. ഓരോ ചെമ്മരിയാടിന്റെ സമയം വരുമ്പോൾ അവൻ സ്വയം സമ്പാദിച്ച സ്വന്തം രോമത്തെ അതവന്റെ അവകാശമാകുന്നു. അവന്റെ അവകാശമായ അവന്റെ സ്വന്തം രോമമാകുന്നു. എന്നാൽ അവർ അവനെ രോമം കത്തിരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി അവന്റെ കാലുകളെ ചേർത്ത് കെട്ടുന്നു. അവൻ ഒരു തവണ തൊഴിക്കുകയോ അവൻ ഒരു പ്രാവശ്യം ബഹളം വയ്ക്കുകയോ ചെയ്യുകയില്ല. നിങ്ങൾ അവന്റെ അവകാശത്തെ അവനിൽ നിന്നും എടുത്തു മാറ്റുന്നു. അവൻ ഒരു ചെമ്മരിയാടാകുന്നു. അവനതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതവന്റെ പ്രാകൃതമാകുന്നു. എന്നാൽ നിങ്ങൾ ഒരിക്കലൊരു ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടാനിടയായാൽ അവനൊരു ചെമ്മരിയാടാണോ കോലാടാണോ എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. അവനതിനെ ഒരിക്കൽ മുറിച്ചു കടന്നാൽ അവൻ എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ആ കാരണത്താലാണ് നമ്മുടെ സഭകളെന്ന് അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെയായിരിക്കുന്നത്. നാം നമ്മെ സ്വയം ദൈവത്തിന്റെ കുഞ്ഞാടുകളെന്ന് വിളിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഇരുകൂട്ടരും കുഞ്ഞാടിനെ പോലെ അല്ലാതെ മറ്റെല്ലാമായി പ്രവർത്തിക്കുന്നു. അവരെ നിങ്ങൾ കിറക്കം കുറഞ്ഞ പാവാടകളും ബോബ് ചെയ്ത മുടിയും മുഴുവൻ ചുരുളുകളാക്കി കെട്ടിയ മുടിയുമായി തെരുവിലൂടെ പോകുന്നത് കാണാനാകുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ നിങ്ങൾ അവരെ നിങ്ങൾക്ക് വാടകയ്ക്കെടുക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ സഭ ഇന്ന് ഈ അവസ്ഥയിലായിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിശയിക്കും? അതിന്റെ കാരണമോ നിങ്ങളൊരു ചെമ്മരിയാടിന്റെ പ്രാകൃതമായ എളിമയേറിയ സൗമ്യത കാത്തു പരിപാലിക്കുന്നതിന് പകരം ഒരു ചെന്നായയുടെ പ്രാകൃതം എടുത്തിരിക്കുന്നു എന്നതിനാലാകുന്നു. പിന്നെയും നിങ്ങൾ പറയുന്നു, അതെന്റെ വിശേഷാധികാരമാണ് പ്രതിബന്ധം. അത് നിങ്ങളുടെ വിശേഷാധികാരം ആണെന്ന് എനിക്കറിയാം. ബാർബർമാർ മുടിമുറിക്കുന്നു. ബാർബർമാർ മുടിമുറിക്കുന്നിടത്തോളം കാലം എനിക്കും അത് ചെയ്യുന്നതിനുള്ള അവകാശമില്ലേ? അത് ശരി തന്നെ, അത് നിങ്ങളുടെ അമേരിക്കയുടെ വിശേഷാധികാരമാണ്. എന്നാൽ നിങ്ങളോ ഒരു ചെമ്മരിയാടായി തീരേണ്ടതിന് അതിനുപേക്ഷിക്കാൻ തയ്യാറാണോ? നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാണോ? സ്ത്രീകളായ നിങ്ങൾ കുറച്ചു കാലം മുമ്പ് വരെയും നിങ്ങൾ തെരുവിലേക്ക് പോയാൽ ഇന്ന് സ്ത്രീകൾ വസ്ത്രധാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് വിപരീതമായി കണ്ടെന്ന് വരാം. ഞാൻ പ്രസ്ബിറ്റേറിയനെയോ മെത്തഡിസ്റ്റിനെയോ കുറിച്ചല്ല സംസാരിക്കുന്നത്, ഞാൻ ഹോളിനെസ്സുകാരെ കുറിച്ച് മറ്റ് സംസാരിക്കുമ്പോൾ പറയുകയാണ്. തെരുവിലേക്ക് പോകൂ, അതെന്റെ കാറിന്റെ മുൻഭാഗത്ത് ഒരു ചെറിയ കുരിശ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ആരോ എന്നോട് ചോദിച്ചു, ബില്ലി, അത് കത്തോലിക്കയുടെ ചിഹ്നമാണ്, നിനക്കറിയില്ലേ? ഞാൻ പറഞ്ഞു, കുരിശ് കത്തോലിക്കയുടെ അവകാശമാണ് തെരഞ്ഞെടുത്തപ്പോഴാണ്. ഒരിക്കലുമില്ല, അത് കത്തോലിക്ക വിശ്വാസത്തിന്റെ ചിഹ്നമല്ല, അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ചിഹ്നമാകുന്നു. ഒരു കത്തോലിക്ക വിശ്വാസം വന്നാൽ മരിച്ചുപോയ ചെറിയൊരു വിശുദ്ധനെ, മറിയയോ ഏതെങ്കിലും മരിച്ച വ്യക്തിയെയോ അവർ ആരാധിക്കുന്നു. നാം മരിച്ചവരെ ആരാധിക്കുന്നില്ല. നാം വിശുദ്ധ സിസിലിയെയും അതുപോലെയുള്ള കുറെ വിശുദ്ധന്മാരെയും ആരാധിക്കുന്നില്ല. അത് കത്തോലിക്ക സിദ്ധാന്തമാകുന്നു. അത് മൃതാത്മ സംയോഗത്തിന്റെ മൂർധന്യാവസ്ഥയാകുന്നു. എന്നാൽ കുരിശ് ആരെയാണ് പ്രതിദാനം ചെയ്യുന്നെന്നാൽ ഒരിക്കൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവനെയാകുന്നു. പിന്നെയും ഞാൻ പറഞ്ഞു, ഞാൻ അതിനെവിടെ തൂക്കിയിട്ടിരുന്നിട്ട് തെരുവിലേക്ക് നോക്കുന്നു. 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏകദേശം അന്ധനായി തീർന്നപ്പോൾ അവനെന്റെ കണ്ണുകളെ സുഖമാക്കുമെങ്കിൽ ഞാൻ ശരിയായ കാര്യത്തെ മാത്രമേ നോക്കുകയുള്ളൂ എന്ന് ഞാൻ ദൈവത്തിന് വാക്കുകൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ നോക്കിയാലും അതത്രയേറെ ദൈവപ്രിയമില്ലാത്തതായി. സ്ത്രീകൾ പകുതി വസ്ത്രം ധരിച്ചും നഗ്നരായ സ്ത്രീകൾ അങ്കണങ്ങളിലും മറ്റെല്ലായിടത്തും കിടക്കുന്നത് കാണുന്നു. അവിടേക്ക് നോക്കുന്നതിന് പകരം ഞാൻ കുരിശിലേക്ക് നോക്കുന്നു. ക്രിസ്തു എനിക്കായി എന്തു ചെയ്തിരിക്കുന്നു എന്നോർത്ത് ആ കാര്യത്തൊന്നും എന്റെ തല തിരിച്ചു കളയുന്നു. അത് പിശാചിൽ നിന്നുമാകുന്നു. ഹല്ലേലൂയ. അതാണ് ജനങ്ങൾ, അത് പ്രസ്ബിറ്റേറിയനോ കത്തോലിക്കരോ എന്നല്ല പറയുന്നത്, അത് പെന്തക്കോസ്തുകളാണ്. ആമേൻ. നിങ്ങൾ പറയും, എനിക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട് ബ്രഹ്മം. അത് ശരിയാണ്. എന്നാൽ നിങ്ങൾ ചെമ്മരിയാടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളെ ഉപേക്ഷിച്ചു കളയുമായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കാനായി നിങ്ങൾ പോകുമ്പോൾ പരിശുദ്ധാത്മാവ്, ആ സൗമ്യനായ പ്രാവ് ഉടനെ തന്നെ ദൂരെ എവിടെയെങ്കിലും അവളുടെ പ്രയാണം തുടങ്ങിയിരിക്കും. അവൾ അതുമായി ലജ്ജിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഇല്ല, ഇല്ല. നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും പരിശുദ്ധാത്മാവിലും തുറന്നുകൊണ്ടിരിക്കാമെന്ന് ചിന്തിച്ചേക്കരുത്. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല. ബൈബിൾ അങ്ങനെ പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ പോകാൻ അനുവദിച്ചിട്ട് കൊള്ളാം. പറയും, മറ്റുള്ള എല്ലാ സ്ത്രീകളും അത് ചെയ്യുന്നുണ്ട്. പുരുഷന്മാരായ നിങ്ങൾ, പാവം പിടിച്ച നിങ്ങൾ, എല്ലില്ലാത്തവർ, ആണും പെണ്ണും കെട്ടവർ, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ അനുവദിക്കുമ്പോൾ നിങ്ങളെ എന്തിൽ നിന്നാൽ ഉണ്ടാക്കിയിരിക്കുന്നു കാണിക്കുന്നു. ആ കാരണത്താലാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവില്ലാതിരുന്നിട്ടും ഉണ്ടെന്ന് അവകാശപ്പെടുകയും അതിനു പകരം നിങ്ങളിൽ മറ്റെന്തോ ഉണ്ടായിരുന്നിട്ട് അവൾ നിങ്ങളോടൊപ്പം ജീവിക്കുവോളം ഒരു മകളെപ്പോലെ പ്രവർത്തിക്കാതെ എങ്ങനെയും പോകാനായി നിങ്ങൾ അവൾ അനുവദിച്ചിരിക്കുന്നത്. ആമേൻ. അത് പഴഞ്ചനെ പോലെ മുറിമിധം കേൾക്കുന്നു. എന്നാൽ അതാണെന്ന് സഭയ്ക്ക് ഒരു പഴഞ്ചൻ പരിശുദ്ധാത്മാവിനാൽ കഴുകപ്പെട്ട് കഴുകിയെടുത്ത് പുറത്തുണക്കാൻ വിരിച്ച് പരിശുദ്ധാത്മാവിനാൽ അതിന് ഇസ്തിരിട്ടിരിക്കണം. തീർച്ചയായും ലോകത്തിന്റേത് കടന്നുകൂടിയിട്ട് എന്തൊരവസ്ഥയായിരിക്കുന്നു. അവർ തെരുവിലേക്ക് പോകുകയും അങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ബുധനാഴ്ച രാത്രിയിൽ പള്ളിയിൽ പോകാതെ ടെലിവിഷനിലേക്ക് നിങ്ങൾ തലയെ ഒട്ടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? എങ്ങനെയാണ് നിങ്ങൾ? എന്താണ് ഡേവിഡ് ക്രോക്കറ്റ്? ആരാണെന്നറിയാത്ത ഒരു കൊച്ചുകുട്ടി പോലും ഈ രാജ്യത്തിലില്ല. അതൊരു വൃത്തികെട്ട കളവാകുന്നു. അവൻ 3 വയസ്സുള്ള ഒരു കരടിയെ കണ്ടപ്പോൾ കൊന്നു എന്നത് അതൊരു കളവാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളുടെ കൊച്ചുകുട്ടികളെ അവരുടെ തല മുഴുവനും ആ ചപ്പ് ചവർന്നാൽ നടക്കാൻ അനുവദിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, അതിലെ 100 പേരെ എടുത്താൽ അതിൽ 1% പോലും യേശു ക്രിസ്തു ആരാണെന്ന് അറിയുന്നുമില്ല. അതിന്റെ കാരണം ഈ രാജ്യം അത്രയേറെ മലിനമായി പോയിരിക്കുന്നു. ഈ രാജ്യം അത്രമാത്രം വിഡ്ഢിതമായി പോയിട്ട് അത്രയേറെ ദൈവത്തിന് ദൂരമായി പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഓ, നിങ്ങൾ പറയും, ഞാൻ പള്ളിയിലേക്ക് പോയി ഉച്ചത്തിൽ ഏർപ്പെടുന്നു. നിങ്ങൾ തികച്ചും ചെയ്യുന്നുണ്ടാകാം. എന്നാൽ ആ സൗമ്യനായ ദൈവത്തിന്റെ കുഞ്ഞാട് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരവാസം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ വൃത്തിയാക്കി ഒരു വ്യത്യസ്ത വ്യക്തിയായി പ്രവർത്തിപ്പിക്കുവോളം ക്രിസ്ത്യാനിത്വത്തെ അനുകരിക്കുന്നതിൽ അതിൽ നിങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടാക്കില്ല. നിങ്ങൾക്കത് പോയി എടുക്കേണ്ടതുണ്ട്. ആമേൻ. വളരെ നാളുകളായില്ല, ഞാൻ ഇവിടെ രോഗിയായ മനുഷ്യനെ സന്ദർശിക്കാൻ പോയി. ഒരു മഹിള അവിടെ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ചെറിയ പണ്ടത്തെ ഫാഷനിലെ ഓസ്വാൾഡ് അവന്റെ തലയുടെ വശത്തായി തൊപ്പിവെച്ചിരുന്നു. ചോദിച്ചു, മമ്മേ, രാത്രി ആഹാരം തയ്യാറായില്ലേ? അവൾ പറഞ്ഞു, തേനെ, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ഈ രാവിലെ നേരെ ഒരു ഭോജനം ഉണ്ടായിരുന്നില്ല. പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അവിടെ കുറച്ച് ഓറഞ്ചുകളുമുണ്ട്. അവൻ അവിടേക്ക് നടന്നു ചെന്ന് അതിലെ ഒരു ഓറഞ്ച് കയ്യിലെടുത്ത് അതിനെ ഒന്ന് നോക്കി, പിന്നെ അതിനെ ഒന്ന് കടിച്ചിട്ട് അവന്റെ മുന്നിലുണ്ടായിരുന്ന ചുവരിലേക്ക് അവന് കഴിയാവുന്നത് ഏറ്റവും ശക്തിയായി എറിഞ്ഞു. അപ്പോൾ അതിൽ നിന്നും ചാരൊഴുകി. എന്നിട്ട് പറഞ്ഞു, ഇത് മാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഞാൻ പുറത്തു പോകാൻ പോകുന്നു. അങ്ങനെ മറ്റെന്തോ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, ഓ ദൈവമേ, അവൻ എന്റേതായി ഏകദേശം 5 മിനിറ്റ് ഉണ്ടായിരുന്നു എങ്കിൽ. കുട്ടി, അവൻ അങ്ങനെ ഒരിക്കലും വിറച്ചിട്ടില്ലെന്ന വിധം ഞാൻ ആ വിറയലിനെ അവനിൽ നിന്നും എന്നേക്കുമായി വിറപ്പിച്ച് പുറത്താക്കുമായിരുന്നു. അവരവിടെ കുഞ്ഞുങ്ങളെ പോലെ വ്യസനത്തോടെ കിടന്നു. അവൻ ആവശ്യമായിരുന്നാണെന്നാൽ പണ്ടത്തെ ഫാഷനിലെ ഒരു തൊലി ഒരിക്കലായിരുന്നു. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. വീണ്ടും പണ്ടത്തെ ഫാഷനിലെ ഒരു വീട്. കുറച്ചു പ്രാസംഗികർ പ്രസംഗവേദിക്ക് പിന്നിൽ നിന്നുകൊണ്ട് സത്യം പ്രസംഗിക്കുന്നു, അത്ര തന്നെ. പിന്നെയും അതെവിടെയാണോ കിടന്നിരുന്നത് അതിനെ അവിടെ തന്നെ ഇട്ടിരിക്കുന്നു. ആമേൻ, അത് സത്യമാകുന്നു. ഓ, എന്റെ കുഞ്ഞുമേരി അവളുടെ കാലിനെ ശക്തിയായി ചവിട്ടിക്കൊണ്ട് ആ ചെറിയ മൂക്കൊന്ന് ചൊടിപ്പിച്ചു പിടിച്ച് മാക്സ് ഫാക്ടറിന്റെ വസ്തുവിനാൽ ചുവപ്പിച്ച ചുണ്ടുകളെ ആ ചെറിയ കുഞ്ഞൊരൽപ്പവശത്തേക്ക് ആകാശത്തേക്ക് തിരിച്ച് അവളൽപ്പം വടി പോലെയാക്കിയിട്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോകുന്നു. എന്തൊരപമാനം! കുട്ടികൾ എത്ര അനുസരണം കെട്ടവരായിരിക്കുന്നു. അവർ ആയിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു, അതങ്ങനെയായിരിക്കുമെന്ന് തിരുവചനം പറയുന്നു. അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ലോകത്തിൽ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അവർ പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിച്ചു ദൂരമാക്കിയതിനാലാകുന്നു. ഒരു ചില വർഷങ്ങൾക്ക് മുമ്പ് ലോസ് ഏഞ്ചലസിലെ അസൂസ തെരുവിലെ പണ്ടത്തെ പെന്തക്കോസ് യോഗത്തിൽ വെച്ചാണ് അമേരിക്കയിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് പതിച്ചത്. ഈ വർഷം അതിന്റെ 50th വാർഷികം തികയുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം ഞാൻ അത് ആഘോഷിക്കാൻ പോകുന്നു. അവിടെ ജനങ്ങൾ കൂടി വന്നപ്പോൾ അവർക്ക് അവരുടെ ആദ്യ പരിശുദ്ധാത്മാ ചൊരിയിലുണ്ടായി. ക്രിസ്തു ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ വളരെ സൗമ്യരും വളരെ സാവധാനതയുള്ളവരുമായിരുന്നു. അവർ ദൈവീകമായ ജീവിതം നയിച്ചു, അവർ സമർപ്പണമുള്ള ജീവിതം നയിച്ചു, അവർ അകത്തേക്ക് വരാൻ മനസ്സുള്ളവരായിരുന്നു, അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ മനസ്സുള്ളവരായിരുന്നു. പഴഞ്ചൻ അവരെന്തായിരുന്നു എന്ന് ജനങ്ങൾ പറയുന്നു എന്നവർ കാര്യമാക്കിയില്ല. അവിടെ അവരെ ഭ്രാന്തരെന്ന് വിളിച്ചിരുന്നു. അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ മനസ്സുള്ളവരായിരുന്നു. എന്നാൽ ഇന്നോ, ഓ എന്റെ, ഒരു പൗഡറിന്റെ പഫിനാലും മേക്കപ്പ് പെട്ടിയാലും ഒരു ചോടി ഇറക്കം കുറഞ്ഞ വസ്ത്രവുമായി അവിടെ തെരുവിലേക്ക് പോകുകയും അതൊരു അപമാനമായിരിക്കുകയും ചെയ്യുന്നു. പിന്നെയോ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ഓ, നിങ്ങൾ പറയും ഞാൻ അന്യഭാഷകളിൽ സംസാരിച്ചിട്ടുണ്ട്. അതെ, പിശാചിനും കൂടെ സംസാരിക്കാൻ കഴിയുന്നു. ഓ, ഞാൻ അലറി വിളിച്ചിട്ടുണ്ട്, പിശാചും അത് ചെയ്യുന്നു. സ്നേഹമൊഴികെ ദൈവത്തിനുള്ളതെന്തും പിശാചിന് അനുകരിക്കാൻ കഴിയുന്നു. അവന് സ്നേഹത്തെ അനുകരിക്കാൻ സാധിക്കില്ല. അതെ, അത് കഴിയുമ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിരുകളെ മുറിച്ചു കടന്ന് നിങ്ങൾ ഒത്തുതീർപ്പ് നടത്താൻ തുടങ്ങുന്നു. അപ്പോൾ സഭയിൽ ചെറിയ പിടക്കോഴിയുടെ ശബ്ദം പോലെ ഉണ്ടാകാൻ തുടങ്ങി. അത് അവരുടെ ഇടയിലേക്ക് ചെറു സംഘങ്ങളായി പടരുന്നു. ഇവൻ അത് പറഞ്ഞു, പാസ്റ്ററിന്റെ ഇന്ന ഇന്നയാൾ നിനക്കറിയാമോ, അതല്ലെങ്കിൽ ഡീക്കന്റെ ഇന്ന ഇന്നയാൾ, ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ അത് കേൾക്കാൻ തുടങ്ങുന്നു. ആ കാരണത്താലാണ് നമുക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം നിങ്ങൾ ആ പിശാചിനെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. സൗമ്യനായ പ്രാവിനെ നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും നിങ്ങളെ നയിക്കുകയും വഴി കാണിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പ്രാവിനെ, പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നതിന് പകരം ചീറിക്കൊണ്ട് കുറ്റം പറയുന്നവനെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കോപത്തിന്റെ പേശി സങ്കോചങ്ങളിൽ നിങ്ങൾ ആദ്യമായി കടക്കുമ്പോൾ തന്നെ ആ പ്രാവ് പറന്നുപോകുന്നു. അത് ശരിയാണ്, അവൾക്ക് അതിനായി നിൽക്കാൻ കഴിയുകയില്ല. അവളുടെ പ്രാകൃതം വ്യത്യസ്തമാണ്. ഓ, അവൾക്കൊരിക്കലും അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾക്കതിനായി നിലകൊള്ളാൻ സാധിക്കില്ല, അവൾക്കതുമായി യോജിക്കാനാകില്ല. അവൻ തന്റെ യാത്ര തുടങ്ങി എവിടേക്കെങ്കിലും പറന്നുപോകും. അവൻ അവിടെ അതിനുശേഷം അല്പം പോലും നിൽക്കാൻ സാധിക്കുകയില്ല. പ്രാവ് സൗമ്യനാകുന്നു, ആ പ്രാവ് ശാന്തനാകുന്നു. ആ പ്രാവിന്റെ വിധത്തിൽ തന്നെ പ്രാകൃതമല്ലാതിരിക്കുന്നു എങ്കിൽ അതിനതുമായി ചേർന്ന് നിൽക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ ഒരു പുരുഷനോ സ്ത്രീയോ ആയ നിങ്ങളെ ദൈവത്തിന് ഒരു വ്യത്യസ്തമായ പ്രാകൃതത്തോടെ സൃഷ്ടിക്കാനായെന്നിരിക്കാം. അവന് നിങ്ങൾക്കൊരു വ്യത്യസ്തമായ പ്രാകൃതം തരാം. അപ്പോൾ നിങ്ങൾ പറയും, അതേ ബ്രഹ്മ, അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ചെമ്മരിയാടായി തീരുക. രണ്ട് മൃഗങ്ങൾ മാത്രമേ എപ്പോഴെങ്കിലും സംഘടിതമായി പ്രവർത്തിച്ചിട്ടുള്ളൂ, അത് പ്രാവും കുഞ്ഞാടുമാകുന്നു. ഒരു ചെമ്മരിയാടിന്റെ മേലല്ലാതെ പ്രാവ് മറ്റൊന്നിന്റെ മേൽ വരികയില്ല. നിങ്ങളൊരു കോലാടായി തീർന്നിരിക്കുന്നെങ്കിൽ ആ പഴയ കോലാടിന്റെ ആത്മാവിനെ നിങ്ങളിൽ നിന്നും പുറത്താക്കി കളയുക. അത് ശരിയാണ്, നിങ്ങൾ മറ്റൊന്നായി തീർന്നിരിക്കുന്നെങ്കിൽ അത് നിങ്ങളിൽ നിന്നും അകറ്റിക്കളയുക. ഒരു വിദൂഷകനായി നിങ്ങൾ മാറാൻ തുടങ്ങിയിരിക്കുന്നെങ്കിൽ, ഇവിടെ ഒരു പട്ടണത്തിൽ എനിക്ക് കഴിയാവുന്നതിന്റെ ഏറ്റവും കഠിനമായി ഒരിക്കൽ പ്രസംഗിച്ചു. അവിടെ ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു അൾത്താരവഴി നടത്തി. പാപത്താൽ വ്യാപരിച്ചിരിക്കുന്ന സകല മണ്ഡലത്തെപ്പറ്റിയും എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നുള്ള എല്ലാത്തിനെ പറ്റിയും ഞാൻ പ്രതിപാദിച്ചു കഴിഞ്ഞെന്ന് വിചാരിച്ചു. ആ രാത്രിയോഗം കഴിഞ്ഞപ്പോൾ ഒരു വളരെ മാന്യയായ സഹോദരി അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, അതേ ബ്രഹ്മ, താങ്കൾ ഇന്ന് രാത്രി എന്നെക്കുറിച്ച് യാതൊന്നും തന്നെ പറയാതിരുന്നതിനാൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ ചിന്തിച്ചു, തികച്ചും അതിന് വ്യത്യസ്തമായ ക്രിസ്ത്യാനിയായിരിക്കും. പറഞ്ഞു, ഇന്ന് രാത്രിയിൽ താങ്കൾ എന്നെ തൊട്ടില്ല. ഞാൻ പറഞ്ഞു, അതെ, ഞാനത് കേൾക്കുന്നതിൽ വളരെ ആനന്ദിക്കുന്നു മകളെ. തീർച്ചയായും നിങ്ങൾ ദൈവരാജ്യത്തിന് വളരെ അടുത്തായിരിക്കുന്നു. അങ്ങനെ അവൾ അവിടെ നിന്നും മറഞ്ഞുപോയി. അവിടെ ഏതോ ഒരു പ്രായമുള്ള സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഈ സംസാരിച്ച സ്ത്രീയെ നിങ്ങൾക്കറിയാമോ? അതെ, ഞാൻ പറഞ്ഞു, അവളൊരു ക്രിസ്ത്യാനിയായിരിക്കാം. പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഒരു കാര്യത്തെ പ്രഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു ബ്രഹ്മ, അത് അപവാദം പറയുന്നതാകുന്നു. അവൾ ഈ മുഴു രാജ്യത്തിലെയും വ്യാജവാർത്ത പരത്തുന്നവരുടെ ചീഫാകുന്നു. അവിടെയാണ് നിങ്ങൾ, അതാണത് കാണുക. എന്നാൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രാസംഗികൻ പുൽപ്പറ്റിൽ വെച്ച് പ്രഹരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല. ലോകത്തിന്റെ അജടീകമായ കാര്യങ്ങളൊന്നിനെ കാണുമ്പോൾ നിങ്ങൾ അവരുമായി വിരോധിക്കാതിരിക്കുന്നിടത്തോളം നിങ്ങൾ ദൈവത്തിൽ നിന്നും ദൂരമാകുകയും പരിശുദ്ധാത്മാവ് മാറിപ്പോവുകയും ചെയ്യുന്നു. ആ കാരണത്താലാണ് യോഗങ്ങളായിരിക്കേണ്ട വിധമായിരിക്കാത്തത്. ആ കാരണത്താലാണ് ഇന്ന് രാവിലെ നേരം കൂടാരത്തിൽ പുൽപ്പറ്റ് വഴി നടത്തുമ്പോൾ അവിടേക്ക് കടന്നു വന്ന് വീണ്ടും ജനിക്കാത്തത്. ആയതിനാലാണ് രാജ്യമെമ്പാടുമായി ടെന്റ് യോഗങ്ങൾ നടക്കാത്തത്. കാരണം നാം ദൈവത്തിന്റെ സൗമ്യനായ പ്രാവിനെ ദുഃഖിപ്പിച്ച് പറഞ്ഞയച്ചിരിക്കുന്നു. അത് ശരിയാണ്, നാം അപവാദം പറയുന്നവരും അലക്ഷ്യമായവരും ആയിരിക്കുന്നിടത്തോളം അവൻ നമ്മോടൊപ്പം വസിക്കുകയില്ല. നമ്മുടേതായ രീതികളെ നാം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ കുഞ്ഞാടൊരു മൗനിയായ കുഞ്ഞാടായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ അങ്ങനെ പറയുന്നു, അവൻ തന്റെ വായ തുറന്നില്ല. ആട് മുടി കത്തിരിക്കുന്നവിടെ മുന്നിലെന്ന പോലെ അവൻ വായ് തുറക്കാതെ നിന്നു. അവൻ തന്റെ വായ് തുറന്നില്ല. അവൻ തന്റെ അവകാശങ്ങളെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല. ഇല്ല സാർ, അവൻ തന്റെ അവകാശങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. അവനൊരു ഉരിയാടാ കുഞ്ഞാടായിരുന്നു. എന്നാൽ ഇന്നോ ഓ എന്റെ, നാം നമ്മുടേത് അഭിപ്രായങ്ങൾ ആഗ്രഹിക്കുന്നു. ഓ എന്റെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും എന്തെങ്കിലും എന്നോട് പറയാനായി നിങ്ങൾ അനുവദിച്ചു നോക്കൂ. ഞാൻ ചെന്നവനെ കണ്ടുപിടിച്ച് കുട്ടി, ഞാൻ അവനെ തനിയെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ ആ പഴയ കപട വേഷധാരിയെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ അവളോട് പറയും, ഞാൻ അവളെ കണ്ടുമുട്ടുമ്പോളം നിങ്ങൾ കാത്തിരിക്കണം. ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ആ പ്രാവ് അപ്പോൾ തന്നെ തന്റെ പറക്കലെടുത്തുകൊണ്ട് അതിന്റെ വഴിക്ക് പോകുന്നു. അത് ശരിയാണ്, നിങ്ങൾക്ക് അതേ വിധത്തിൽ തന്നെ തോന്നുന്നിടത്തോളം പരിശുദ്ധാത്മാവ് നിങ്ങളോടൊപ്പം ഇനിമൽ ഉണ്ടായിരിക്കുകയില്ല. അത് നിങ്ങളുടെ പുസ്തകത്തിൽ കുറിച്ചുകൊള്ളുക. അതൊരിക്കലും ഉണ്ടായിരിക്കില്ല. എവിടെയാണോ അങ്ങനെയുള്ള ഒരു ആത്മാവുള്ളത്, അവിടെ ഒരിക്കലും പരിശുദ്ധാത്മാവ് കാണില്ല. അവിടെ കുഞ്ഞാടിന്റെ ആത്മാവിനെ ഒരു സൗമ്യതയുടെ ആത്മാവിനെ എടുത്തിരിക്കണം. അതല്ലെങ്കിൽ അതുമായി അത് ചേർന്നിരിക്കില്ല. അത് മാത്രമാണ് അതിന് ചെയ്യാനായി സാധിക്കുന്നത്. അത് സൗമ്യനും ശാന്തനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുമല്ലെങ്കിൽ എന്തെങ്കിലും കടന്നു വരുമ്പോൾ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കും. കാണുന്നോ, അത് വശത്തേക്ക് തിരിക്കുന്ന ആ നിമിഷം തന്നെ, നിങ്ങൾ വശത്തേക്ക് തിരിയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമോ, അതായത് ആ ഒരു വെറും നിമിഷം നേരത്തേക്ക് ഒരു വ്യക്തി വശത്തേക്ക് തിരിഞ്ഞതിനാൽ ആദ്യ പാപം തുടങ്ങിയത് എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്കതറിയാമോ? ബൈബിൾ അപ്രകാരം പറയുന്നു, സാത്താൻ അവളോട് എന്തു പറയാനുണ്ടെന്ന് കേൾക്കാൻ ഹവ്വ ഒരു വശത്തേക്ക് അല്പം തിരിഞ്ഞപ്പോൾ തന്നെ അത് വാസ്തവമായും സത്യം തന്നെ എന്ന് ചിന്തിച്ചിരുന്നതിലും മനോഹരമായ ഒരു ചിത്രം അവനവൾക്ക് പെയിന്റ് ചെയ്ത് കൊടുത്തു. അവൾ അവനെ കേട്ടു. നിങ്ങൾ ചെയ്യാനായി പിശാച് ആഗ്രഹിക്കുന്ന ഏക കാര്യമെന്നത് അല്പം വശത്തേക്ക് ഒരു നിമിഷത്തേക്ക് തിരിയുക എന്നതാകുന്നു. അവൻ ആ ചിത്രത്തെ പെയിന്റ് ചെയ്തുകൊണ്ട് പറയും, ഇപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾക്കറിയാമോ സഹോദര, നിനക്കറിയാമോ സഹോദരി, അവർ ശരിയായിട്ടുള്ള ജനങ്ങളായിരുന്നു എങ്കിൽ അവർ അത് ചെയ്യുകയില്ലായിരുന്നു. അവർ ഈ കാര്യം ഇവിടെ ചെയ്തിരുന്നു എങ്കിൽ നിനക്കറിയാമോ, അത് വാസ്തവമായ ഒരു സത്യമാകുമ്പോളം അവൻ അതിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാൻ കഴിയും. അത് ശരിയാണ്, എന്നാൽ ഓർക്കൂ, അത് പിശാചിൽ നിന്നുമാകുന്നു. അവർക്കെത്രമാത്രം വീഴ്ച പറ്റിയിരിക്കുന്നു ഇത് ഞാൻ കാര്യമാക്കുന്നില്ല. അവരെത്രമാത്രം പാപത്താൽ കുനിഞ്ഞുപോയിരിക്കുന്നു എന്നോ അല്ല. നിങ്ങളുടെ ജോലി എന്താണെന്നാൽ അവന്റെ ചുറ്റുമായി ഒരു കൈയുത്തിക്കൊണ്ട് ദൈവസ്നേഹത്താൽ അവരെ പുറത്തേക്ക് ഉയർത്തുക എന്നതാകുന്നു. കുഴഞ്ഞു മറിഞ്ഞ ചേർന്നൊന്നും ദൈവത്തിന്റെ പ്രാവ് നിങ്ങളെ പുറത്തെടുത്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്റെ സ്നേഹിത? അതാണ് നിങ്ങളുടെ കർത്തവ്യം. ഒരൽപ സ്നേഹത്തിനായി ഈ ലോകം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മൃഗത്തെ, ഈ ചെറിയ മൃഗത്തിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു ഉരിയാടാ കുഞ്ഞാടായിരുന്നു. കാരണം അതിന് അവനെ ചീത്ത വിളിച്ചപ്പോൾ തിരികെ ചീത്ത പറഞ്ഞില്ല. അവൻ ചീത്ത പറഞ്ഞുകൊണ്ടും അങ്ങനെ തുടർന്നും കൊണ്ടുവരുന്നില്ല. വഴക്കെട്ടുകൊണ്ടും മനോവിഷമം ഉണ്ടാക്കിക്കൊണ്ടും അങ്ങനെ തുടർന്നു കൊണ്ടുവരുന്നില്ല. അവനത് ചെയ്തിരുന്നില്ല. ആരെങ്കിലും അവനെ ചീത്ത പറഞ്ഞാൽ അവൻ അവരെ തിരികെ ചീത്ത പറഞ്ഞിരുന്നില്ല. അവൻ അവന്റെ വായ് തുറന്നിരുന്നില്ല. എന്നാൽ എന്നെയോ നിങ്ങളെയോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ അനുവദിച്ചു നോക്കൂ. ഓ എന്റെ, വിഷത്തവള ഒരു ചെറിയ തോക്കിൽ നിന്നും വെടിയുതിർത്ത ശേഷം ഉണ്ടാക്കുന്ന വെടിയുണ്ട് ലഡ് തിന്നുന്നത് പോലെ ഒരു പ്രായമുള്ള വൻ വാത്തയെ പോലെ ഗർഭത്തോടെ നടക്കും. ഞാനിപ്പോൾ തന്നെ നിന്നോട് പറയുന്നു, പണ്ടത്തേതുപോലെ തന്നെ അവനെന്റെ വീണ്ടും കാൽക്കൽ വന്ന് വീഴും. ഞാൻ ആ പഴഞ്ച ആലയത്തിലേക്ക് ഇനി ഒരിക്കലും പോകില്ല. ഇല്ല സാർ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. നസ്രേനുകൾ എന്നെ എടുക്കും, പിൽഗ്രിം ഹോളിനെസ്സുകാർ അവർ എന്നെ എടുക്കും. ഹല്ലേലൂയ. ഇനി ഒരിക്കലും ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, പ്രാവതിന്റെ പ്രയാണം നടത്തിയിരിക്കുന്നു. എന്താണ് നിങ്ങൾക്കറിയാമോ, ആ കപട വിശ്വാസി ആ ആലയത്തിലേക്ക് പോകുന്നെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും പോവുകയില്ല. ദൈവത്തിന് മഹത്വം, ഞാൻ അതൊരിക്കലും ചെയ്യുകയില്ല. ആ കാര്യം നിങ്ങളിൽ പതിക്കുമ്പോൾ ആ പഴയ മുരളെന്ന ചെന്നായ ആ പ്രാവ് അവളുടെ യാത്ര തുടങ്ങിയിരിക്കും. ശരിയാണ്, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പോയിക്കഴിഞ്ഞിരിക്കും. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് പിന്നീട് നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങും. സഭയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അതിശയിക്കാൻ തുടങ്ങും. നിങ്ങൾക്കെന്ത് പറ്റി എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള വിജയം ഇപ്പോൾ ഇല്ലാത്തതെന്താണ്? നിങ്ങൾ നിങ്ങളുടെ പ്രാകൃതം മാറ്റിയിരിക്കുന്നു. നിങ്ങളൊരു ചെമ്മരിയാടായിരിക്കുന്നതിന് പകരം നിങ്ങളൊരു കോലാടായിരിക്കുന്നു. നിങ്ങളൊരു ചെമ്മരിയാടായിരിക്കുന്നതിന് പകരം നിങ്ങൾ മറ്റെന്തോ ആയി തീർന്നിരിക്കുന്നു. നിങ്ങൾക്ക് വാസ്തവമായും ശാന്തമായ ആത്മാവ് ആവശ്യമായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ എവിടേക്ക് നയിക്കട്ടെ. ദൈവമേ, ഞാൻ ഓരോ പാപിയെയും സ്നേഹിക്കും. അവരെവിടെയായാലും കാര്യമില്ല. ആ വിധത്തിലുള്ള ഒരു സ്ഥാനത്തെ ഹൃദയത്തിലെടുക്കുക. അത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാണനിൽ എന്തോ ചിലത് സംഭവിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. നിങ്ങൾ പറയും, അതേ ബ്രദർബ്രഹാം, അതിനെന്തെങ്കിലും ഒരു പ്രതിവിധിയുണ്ടോ? ഉണ്ട്, ഒരു ചെമ്മരിയാടായി തീരുക അത്ര തന്നെ. നിങ്ങൾ പറയും, ബ്രദർബ്രഹാം, കഴിഞ്ഞ രാത്രിയിൽ ഷവർ പോർട്ടിൽ വെച്ച് ഞാനൊരു ചെറുപ്പക്കാരി മകളെ കണ്ടുമുട്ടി. യോഗം കഴിഞ്ഞപ്പോൾ ഞാനും ബില്ലിയും കൂടെ ഒരു സാൻഡ്വിച്ച് വാങ്ങാൻ ഒരിടത്തേക്ക് പോയി. ഒരു സുന്ദരിയായ ചെറുപ്പക്കാരി സ്ത്രീ, ഒരു പക്ഷേ 20 അതിനടുത്തോ വയസ്സ് വരും, നന്നായി വേഷം ധരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരിയായിരുന്നു. അവൾ ഇരുന്നിരുന്നു ആ വഴിയുടെ മറ്റേ ഭാഗത്തേക്ക് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ തുടർന്നും കഴിച്ചുകൊണ്ടിരുന്നു. അല്പനിമിഷത്തിനുള്ളിൽ ഒരു മഹിള കടന്നു വന്നു. അവൾ ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയുണ്ട്? അവളോട് സംസാരിച്ചു. ആ മഹിള അവിടെയുള്ള സഹോദരി ഡേവിസ് ആണെന്ന് എനിക്കറിയാമായിരുന്നു. അവളും മറ്റു സഹോദരിയും രണ്ടാളും ലൈഫ് സ്റ്റബന്നുള്ളതാണ്. എനിക്കവരെ നന്നായിട്ടറിയാം. അവൾ എന്റെ അടുക്കൽ വന്നിട്ട് സംസാരിച്ചിട്ട് കടന്നുപോയി. അപ്പോൾ ആ മറ്റേ വശത്തിരുന്ന ചെറുപ്പക്കാരി മഹിള പറഞ്ഞു, ബ്രദർ ബ്രഹാം, ഇന്ന് രാത്രിയിലേത് ഒരു നല്ല സന്ദേശമായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സഹോദരി? ഞാൻ പറഞ്ഞു, വളരെ നന്ദിയുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ലൈഫ് തമന്നക്കളെ ഒരു അംഗമാണോ? അവൾ പറഞ്ഞു, ഞാൻ അംഗമാണ്. അവൾ പറഞ്ഞു, ഞാൻ അവിടെ പാട്ട് സംഘത്തിൽ പാടിയിട്ടുള്ളത് താങ്കൾക്കറിയാമല്ലോ ബ്രദർ ബ്രഹാം. എന്നാൽ അവിടെ അവർ ചില നിബന്ധനകളെ ഉണ്ടാക്കി. അവൾ പറഞ്ഞു, ഓ, അനേക വർഷം പാട്ട് പ്രാക്ടീസും മറ്റൊരാൾ നടത്തിയതിനു ശേഷം വളരെ വർഷങ്ങൾ ഞാൻ അതിലുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കും ചില പ്രത്യേക പാട്ടുകളും പാടിയിരുന്നു. പറഞ്ഞു, എന്നാൽ ഞാൻ എനിക്ക് പാടാനാകില്ല. എന്തെന്നാൽ അവർ നിബന്ധന ഉണ്ടാക്കി, അതായത് ചായ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയും പാട്ട് സംഘത്തിൽ പാടാൻ പാടില്ല. ഞാൻ പറഞ്ഞു, കൊള്ളാം, ലൈഫ് കൂടാരത്തനായി ദൈവത്തിന്റെ മഹത്വം. അവൾ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളോട് പറയട്ടെ ബ്രദർ ബ്രഹാം. അവൾ പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാകുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ സഹോദരി, വീട്ടിലേക്ക് പോയി നിങ്ങളുടെ മുഖം കഴുകുകയോ അതല്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യുക. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ചെറിയ സാധനത്തെ നിങ്ങളുടെ മുഖത്ത് ധരിക്കുകയും ആ പഴയ ചപ്പുചവറിനെ നിങ്ങളുടെ മുഖത്ത് തേച്ചും കൊണ്ട് നിങ്ങൾ എന്നോട് പറയാൻ ശ്രമിക്കുകയാണോ? അത് പിശാചിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നെനിക്ക് നിങ്ങൾക്ക് തെളിയിച്ചിടാൻ സാധിക്കും. അതിലൊന്നിലും അതില്ലെന്ന് എനിക്ക് നിങ്ങൾക്ക് തെളിയിച്ചിടാനാകും. അതിന്റെ ആരംഭം വിഗ്രഹാരാധികളുടെ നിന്നുമാകുന്നു. അത് നിങ്ങൾ ധരിക്കുന്നിടത്തോളം അതൊരു വിഗ്രഹാരാധിയുടെ അടയാളമാകുന്നു. ഇപ്പോൾ ഞാൻ ഈ അടുത്ത ആഫ്രിക്കയിൽ നിന്ന് മടങ്ങി വന്നതേയുള്ളൂ. ഞാൻ ആഫ്രിക്കയിലെ ആ ഗിരിവർഗ്ഗക്കാരുടെ ഇടയിലെ നൃത്തം കണ്ടപ്പോൾ ആ ചെവിയിൽ ധരിക്കുന്ന റിങ്ങുകളും ആ ചപ്പുചവറുകളും എവിടെ നിന്നാണ് കടന്നു വന്നതെന്നും നിങ്ങളുടെ കഴുത്തിന് ചുറ്റുമുള്ള വിവിധ തരം ആഭരണങ്ങളും ഈ വകകളെല്ലാം എവിടെ നിന്നായിരുന്നു എന്നും ഞാൻ കണ്ടു. അത് വിഗ്രഹാരാധികളുടെ ഇടയിൽ നിന്നുമാകുന്നു. ഒരു ക്രിസ്ത്യാനി വിഗ്രഹാരാധി ആയിരിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതണിയുന്നതിനാൽ നിങ്ങളിൽ വിഗ്രഹാരാധിയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങളെ തന്നെ കാഴ്ചയിൽ അവരിൽ ഒരാളിനെ പോലെ നിങ്ങൾ കാട്ടുന്നു. അതിന്റെ കാരണം നിങ്ങളുടെ പാസ്റ്റർ സത്യം പറയുന്നില്ല എന്നതാകുന്നു. ബൈബിൾ അപ്രകാരം പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദർ ബ്രഹാം, എനിക്ക് നീളം കുറച്ച മുടിയുണ്ടായിരുന്നാൽ അതെനിക്ക് തനുഭനൂപ്പിക്കുകയും അങ്ങനെയും മറ്റും ചെയ്യുന്നു. അത് ശരിയാണ്. എന്നാൽ നിങ്ങൾക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നാൽ നിങ്ങൾ തണുപ്പിക്കാനുള്ള പാത്രമായിരിക്കും. അത് നിങ്ങളുടെ മുഴുവൻ കഴുത്തിനെയും എടുത്ത് അതിനെയും ചുറ്റിക്കെട്ടുകയും അതിനെ ശരിയാക്കുകയും ചെയ്യും. ബൈബിൾ എന്ത് പറയുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഒരു ഭാര്യ തന്നെ മുടി മുറിക്കുകയാണെങ്കിൽ ആ പുരുഷൻ അവളെ വിവാഹമോചനം നടത്തി ഭാര്യയെ ദൂരമാക്കാൻ അവൻ അധികാരമുണ്ട് എന്നാകുന്നു. അവൾ അവളുടെ മുറി മുറിക്കുന്നെങ്കിൽ അവൾ അവനോടൊപ്പം അവിശ്വസ്തയായി ജീവിക്കുന്നു എന്ന് കാണിക്കുന്നു. ബൈബിൾ അപ്രകാരം പറയുന്നു, 1 കൊരിന്ത്യർ 12, അത് ശരിയല്ലേ എന്ന് കണ്ടുപിടിക്കൂ. അവളത് തന്റെ മുടി കത്തിരിക്കുന്ന സ്ത്രീ തന്റെ തലയെ അപമാനിക്കുന്നു. അത് അവളുടെ ഭർത്താവാകുന്നു. അവൾ അപമാനിയാണ് എങ്കിൽ അവളെ വിവാഹമോചനം നടത്തി അവളിൽ നിന്ന് ദൂരമാകാം. അത് ശരിയാകുന്നു. എന്നാൽ നോക്കൂ, പാസ്റ്റർ ഒരിക്കലും ആ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ആ കാരണത്തിലാണ് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതുമല്ല, പുരുഷൻ, ബൈബിൾ പറയുന്നു, ഇവിടെ ആരോ വളരെ മുമ്പല്ലാതെ എഴുതിയിരുന്നു, ബ്രദർ ബ്രഹാം, സ്ത്രീകൾ ധരിക്കുന്ന ഈ ബ്ലൌസുകൾ എന്താണ്? അതൊരു നിങ്ങളിപ്പോൾ ബ്ലൌസുകൾ ധരിക്കുന്നത് കാണുന്നില്ല. ഈ നൈലോണിന്റെയും ഡെക്രോണിന്റെയും അതല്ല. എന്തായാലും ശരി, ക്രിസ്ത്യാനികൾ ധരിക്കുന്നതിൽ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, നോക്കൂ സഹോദരി, അതിനെപ്പറ്റി ഒരു കാര്യമുണ്ട്. ഇവിടെ വാസ്തവമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്യാനാകും. നിങ്ങൾക്ക് വാങ്ങാനൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവർ തയ്യൽ മെഷീനുകൾ വിൽക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരെണ്ണം തയ്ച്ചെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. അത് കാഴ്ചയിൽ നോക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ അതാണ് അത് സ്വയമായി പ്രകടിപ്പിക്കുന്നത്. നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നു. അത് നിങ്ങളിൽ എന്തുണ്ടെന്ന് കാണിക്കുന്നു. ആ കാരണത്താലാണ് ഈ എല്ലാ ചീറലും വഴക്കിടലും അപവാദം പറച്ചിലും പിന്നെയും തിരിച്ചുള്ള അപവാദം പറച്ചിലും സഭയിൽ മുഴുവനും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് സഭയെ വിഭജിക്കുന്നു. അത് കാണിക്കുന്നത് പിശാച് നിങ്ങളിലേക്ക് കടന്നിരിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ട് പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാകുന്നു. ഇപ്പോൾ അത് നിങ്ങളുടെ ചിലരുടെ ഉള്ളിലെ താറ് കത്തിച്ച് പുറത്താക്കുന്നതായി ഞാൻ അറിയുന്നു. എന്നാൽ അതങ്ങനെ ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യേണ്ടതുണ്ട്. അതിനാലാണ് ഇത് പറയുന്നത്. മിടുക്കനാകാൻ നോക്കുന്നതല്ല, സാമർഥ്യമുള്ളവനെ പോലെ പ്രവർത്തിക്കുന്നതുമല്ല. നിങ്ങളുടെ തകരാർ എവിടെയാണെന്ന് പറയുകയാണ്. കാരണം ഏതെങ്കിലും ഒരു നാൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉത്തരം നൽകേണ്ടി വരും എന്നതിനാലാകുന്നു. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതുമായ രീതിയിൽ തന്നെ നിങ്ങളെ ആരാണെന്ന് തിരിച്ചറിയിക്കുന്നു. ഇപ്പോഴും നിങ്ങളുടെ ആ പഴയ അനിയന്ത്രിതമായ കോപം, അത് കടന്നു വരുമ്പോൾ ഒരൽപ്പം കൈ ഉയർന്നു പോകുന്നു. ഇവിടെ നിന്നും പുറത്തേക്കിറങ്ങി അത് തുടർന്നുകൊണ്ടിരിക്കുകയോ വിമർശിക്കുകയോ അതല്ലെങ്കിൽ ആഭാസത്തരം നടത്തിക്കൊണ്ട് അത്തരത്തിലെ ചപ്പ് ചവറുമായി നടക്കുക, അതെവിടെ നിന്നാണ് കടന്നു വരുന്നതെന്ന് അപ്പോൾ അത് കാണിക്കുന്നു. ഇപ്പോൾ ചെയ്യാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതിനെ അവിടെ നിന്നും പുറത്താക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രാവ് തിരികെ വരും. പെട്ടകത്തുനിന്നും പ്രാവ് പുറത്തുപോയപ്പോൾ അവളെ അവഗണിച്ചിരുന്നു. നോഹ പെട്ടകത്തിന്റെ വാതിൽ തുറന്ന് അവളെ അകത്ത് കയറ്റുവോളം അവൾ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെയാകുന്നു. പരിശുദ്ധാത്മാവ് അകത്തു വരാൻ ആഗ്രഹിക്കുന്നു. ആ കാരണത്താലാണ് നിങ്ങളെ വിട്ട് പരിശുദ്ധാത്മാവ് എന്നേക്കുമായി പോകാത്തത്. നിങ്ങളിലേക്ക് തിരികെ പറന്നുവന്ന് നിങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹവും സമാധാനവും സന്തോഷവും തിരികെ തരാനായി അതവിടെ പുറത്തുള്ള മരച്ചിലയിൽ എവിടെയോ തയ്യാറായിട്ടിരിക്കുന്നു. തീർച്ചയായും അതിരിക്കുന്നു. അവനത് ചെയ്യാൻ തയ്യാറാണ്. അവനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അവനെ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. അപരിചിതരായ നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റർ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ബ്രൺഹാം കൂടാരത്തോടാണ് സംസാരിക്കുന്നത്. മറ്റു സഭകളിൽ നിന്നും വന്നവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ബ്രൺഹാം കൂടാരത്തോടാണ് സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ പ്രാവനേതിന്റെ പ്രയാണം നടത്തിച്ചത്. ആദ്യത്തെ കാര്യമെന്നത് ആ ആലയത്തെ ചുറ്റിപ്പറ്റി ചെറുതായി എന്തെങ്കിലും ആരെങ്കിലും ചെയ്യട്ടെ. ഓ, അതെങ്ങനെയോ? ഓ, ചെയ്തോ? നിങ്ങളും അങ്ങനെയല്ലേ അർത്ഥമാക്കുന്നത്? അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പോകുന്നു, ദൂരെ പറന്നു പോകുന്നു. അത്തരത്തിലെ ഒരാത്മാവുണ്ടായിരുന്നാൽ അതിനിരിക്കാൻ സാധിക്കില്ല. ആ ചെമ്മരിയണ്ട പ്രാകൃതം നിങ്ങളെ വിട്ടുപോകുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പോയി കഴിയുന്നു, അത് ശരിയാകുന്നു. അതാണ് ഇന്നത്തെ കുഴപ്പം. അതാണ് ഇന്ന് ജനങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുന്നത്. കാരണം അവർ തെറ്റായ ആത്മാവിനെ അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ട് അത്തരത്തിലെ കാര്യമുള്ളതിനാലാണ് അനേക രോഗികളും പീഡിതരും നമ്മുടെ ഇടയിലുള്ളതെന്ന് ബൈബിൾ പറയുന്നു. നാം തികച്ചും സൗമ്യരായിരിക്കണം. നാം സമാധാനം കാംക്ഷിക്കുന്നവരായിരിക്കണം. പ്രാവിന് നമ്മിൽ വസിക്കാൻ കഴിയേണ്ടതിന് നാം തികച്ചും ചെമ്മരിയാടുകളായിരിക്കണം. ഇപ്പോൾ ഓർക്കൂ, പ്രാവ് വരും. അവൻ പറഞ്ഞു, ഓ ബ്രദർ ബ്രൺഹാം, ഞാൻ ഒരിക്കലും പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല, എന്നോട് പറയരുത്. ഹല്ലേലൂയ. താഴെ ആ രാത്രിയിൽ, അവിടെ വെച്ചൊരു രാത്രിയിൽ, ഓ, അവൻ വന്നപ്പോൾ എനിക്ക് നടക്കാൻ തീർച്ചയായും മതവനായിരുന്നു. ഓ, എനിക്ക് വളരെ നന്നായി അനുഭവപ്പെട്ടു. ഓരോ മരത്തിലേക്ക് ചെന്ന് അതിലിരിക്കുന്ന ചെറിയ കിളികളെ മാറോട് ചേർത്ത് പിടിച്ച് അതിനെ സ്നേഹിക്കാൻ തോന്നി. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുള്ളിൽ വെച്ച് ഏറ്റവും ദുഷ്ടത്തരം കാട്ടിയിരുന്നവനെ കണ്ട് എന്റെ കൈ അവന്റെ ചുറ്റിലും ചുറ്റിക്കൊണ്ട് ആരെങ്കിലും ചെയ്യണം തോന്നി. ഓ ബ്രദർ ബ്രൺഹാം, എനിക്കതെങ്ങനെ അനുഭവപ്പെട്ടു? അത് പരിശുദ്ധാത്മാവായിരുന്നു, തീർച്ചയാകുന്നു. എന്നാൽ അവൻ തുടരാത്തതിന്റെ കാരണം നിങ്ങൾ നോക്കൂ. അന്ന് നിങ്ങളൊരു ചെമ്മരിയാടായിരുന്നു, എന്നാൽ നിങ്ങളൊരു കോലാടായി മാറിയപ്പോൾ അവന് തന്റെ പറക്കൽ നടത്തേണ്ടതുണ്ടായിരുന്നു. ആ പ്രാവിന്റെ ഒരു കുഴപ്പവുമല്ല, അത് നിങ്ങളാണ്. ആ ആത്മാവിനെ നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങൾ അനുവദിച്ചു. ഞാനതിനെ അനുവദിച്ച പ്രതിബണ്ഹാം. അതെ, നിങ്ങൾ ആ അപവാദം കേൾക്കാൻ പോയപ്പോൾ, നിങ്ങൾ ആ കളവ് കേട്ടപ്പോൾ, അതെ, അതിനെനിക്കൊരു അവകാശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്കൊരവകാശവുമില്ല. നിങ്ങളെ ഒരു വില കൊടുത്തു വാങ്ങിയിരിക്കുന്നു. അത് ദൈവപുത്രന്റെ വിലയേറെ രക്തത്തിന്റെ വിലയാകുന്നു. നിങ്ങൾക്ക് ധാർമ്മികമായി ഒരു അവകാശവുമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള ഒരേ ഒരു അവകാശമെന്നത് ഇമ്മാനുവേലിന്റെ ജനം പോലെ നിന്ന് വലിച്ചെടുത്ത് നിറച്ചിരിക്കുന്ന ഉറവയിലേക്ക് പാപികൾ ആ പ്രളയത്തിന്റെ അടിയിൽ തലകീഴായി വീണ് അവരുടെ പാപക്കരകളെല്ലാം നീക്കുമ്പോൾ അവിടേക്ക് വരിക എന്നതാകുന്നു. അതെ സർ, സ്വന്തം ഇഷ്ടത്താൽ ദൈവത്തിനായി സമർപ്പണം ചെയ്യുക. ആ ഒരേ ഒരു അവകാശമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അവിടെ നിന്നും ദൈവം തന്റെ നായകത്വം ഏറ്റെടുക്കുന്നു. അതാണ് യോഗങ്ങളെ ബാധിച്ചിട്ട് അതാണ് അനേകം അസാധാരണ കാര്യങ്ങളെ സംഭവിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് പരിശുദ്ധാത്മാവ് പറയും, ഇത് ശരിയല്ല, യോഗം നിർത്തുക, മറ്റൊരിടത്തേക്ക് പോകുക. ഞാനും കൂടെ അതിനെ നിർത്തിയിട്ട് നേരെ മുന്നോട്ട് പോകും സഹോദര. അത് ശരിയാണ്. കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം എന്നതിനെടുത്തിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക എന്നതിനുള്ള ഏക വഴി എന്നത് സൗമ്യനായി തുടരുക, വളരെ കൂടുതലായി ഒന്നും അറിയാതിരിക്കുക. ഓ, നിങ്ങൾ വിചാരിക്കും എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാം. അതെ, നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ അതെല്ലാം കൂട്ടിക്കുഴച്ചിട്ട് അത് സ്വയം പ്രവർത്തിക്കുക പോലുമില്ല. എല്ലാ പുസ്തകങ്ങളും അതിന്റെ ഉത്തരവും മുഴുവനും ഗ്രീക്കും ഹീബ്രുവും നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രാവിന് ചേക്കാരനായി ഒരിടമില്ല. അത് ശരിയാണ്. നിങ്ങളതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ പ്രാവിന് നിങ്ങളെ നയിക്കാൻ കഴിയുകയില്ല. കാരണം നിങ്ങൾ വളരെ കൂടുതലായി അറിയുന്നു. ചെമ്മരിയാടിന് എന്തെങ്കിലും അറിയാമെന്ന് ഒരിക്കലും അവകാശപ്പെടില്ല. അതിന് മറ്റാരെങ്കിലും നയിക്കേണ്ടതുണ്ട്. മഹത്വം അതാണത്. യാതൊന്നും അറിയില്ല. ആമേൻ. ഞാൻ അറിയുന്ന ഒരേ ഒരു കാര്യം, ക്രിസ്തു യേശു എന്നെ രക്ഷിക്കാനായി മരിച്ചു. കാലിഫോർണിയയിലൂടെ ഒരു വ്യക്തി വരികയായിരുന്നു. അവന്റെ മുൻവശത്തായി എഴുത്തുള്ള ഒരു സൂചിക തൂക്കിയിരുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഒരു മൂഢനായി തീർന്നു. അവന്റെ പിൻഭാഗത്ത് ഇങ്ങനെ മറ്റൊരെഴുത്തും, നിങ്ങൾ ആരുടെ മൂഢൻ? അത് ശരിയാകുന്നു. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടേണ്ടതിന് ലോകത്തിന് നിങ്ങളൊരു മൂഢനായി തീർന്നു. കാരണം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. റോമർ 8:1 പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവർ ജഡത്തിന് ഇഷ്ടപ്രകാരമല്ല ആത്മാവിനത്രേ നടക്കുന്നത്, ചെന്നായയുടെ അല്ല പ്രാവിന്റെ പിന്നാലെയാകുന്നു. ആമേൻ. ഡോക് സാധാരണ ഒരു പാട്ട് പാടാറുണ്ട്, സ്വർഗീയ പ്രാവിനോടൊപ്പം ഞാൻ നടക്കും പോലെ സ്നേഹത്താൽ ഓരോ ദിവസവും എന്റെ പാതയെ നിറയ്ക്കണമേ. എല്ലായ്പ്പോഴും ഒരു പാട്ടിനോടും ഒരു പുഞ്ചിരിയോടും എന്നെ പോകാൻ അനുവദിച്ച് സ്നേഹത്താൽ ഓരോ ദിവസവും എന്റെ പാതയെ നിറയ്ക്കണമേ. ബ്രൺഹാം കൂടാരമോ അതല്ല ഏതൊരു സഭയോ ഒരു വ്യക്തിയോ അവരെല്ലാവരും അവരുടെ അവകാശങ്ങളെ അടിയറവ് വെച്ച് ഒരു ചെമ്മരിയാടായി തീർന്നാൽ അതത്ര സമാധാനമുള്ള ദിവസമായിരിക്കും. ആവശ്യപ്പെടുന്നത് എന്താണ് ബ്രഹ്മ? ഒരു ചെമ്മരിയാടായി തിരികെ വരിക, സൗമ്യനായി തിരികെ വരിക, ഒന്നും അറിയാത്തവനായി തിരികെ വരിക. തിരികെ വന്ന് നിങ്ങളെ സ്വയം ക്രിസ്തുവിന് സമർപ്പിക്കുക. ശ്രമിക്കരുത്, ഒന്നും അറിയാൻ ശ്രമിക്കരുത്. വിനയത്തോടും സാവധാനതയോടും എളിമയോടും സൗമ്യതയോടും നടന്നുകൊണ്ടിരിക്കുക. പ്രാവ് നിങ്ങളെ നയിക്കട്ടെ. എന്നാൽ നിങ്ങളെപ്പോഴെങ്കിലും കണ്ടാൽ ആ അപവാദം കേൾക്കാനായി പോകുന്നത് കാണുമ്പോഴും, നിങ്ങൾ അങ്ങനെയുള്ള കോപത്തിന്റെ കീഴിൽ വരുമ്പോൾ, ഇത് ചെയ്യാനോ അത് ചെയ്യാനോ നിങ്ങൾക്കൊരു അവകാശമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴാണോ ചിന്തിക്കുന്നത്, പ്രാവപ്പോൾ അവളെ പ്രയാണം തുടങ്ങിയിട്ട് നിങ്ങളെ വിട്ട് പറന്നകലുന്നു. പിന്നെ നിങ്ങൾക്കൊരിക്കലും ഉണ്ടായിരിക്കില്ല. സഭയെ, ഇന്നു രാവിലെ നേരം അവൾ നിങ്ങളെ വിട്ട് വളരെ അകലം പോയിട്ടില്ല. നിങ്ങളുടെ പ്രകൃതമൊന്നും മാറിക്കിട്ടാനായി അവൾ അവിടെ അടുത്തു തന്നെ സമാധാനത്തിനൊരു ശാഖയിലിരിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ കിടത്തി നിങ്ങളിൽ നിന്നും സകല അവകാശങ്ങളെയും ചൗരം ചെയ്ത് മാറ്റാൻ നിങ്ങളുടെ സകല അവകാശങ്ങളെയും നിങ്ങൾ ഇന്ന് സമർപ്പിക്കേണ്ടതിന് ആവശ്യമായി വന്നിരിക്കുന്നു. ആമേൻ. മുഴുവാട്ടരോമത്താലെ തൂങ്ങിക്കിടക്കുന്ന ഒരു പ്രായമുള്ള ചെമ്മരിയാടിനെ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ? അതവന്റെ അവകാശമാകുന്നു. അതെ, കത്തിച്ച് ഒരു ആട്ടുരോമം കത്തിരിക്കുന്ന മേശമേൽ കയറിക്കിടക്കുന്നു. അവന് ഏറ്റവും നല്ലതെന്താണെന്ന് അവർക്കറിയാം. അവന്റെ എല്ലാ അവകാശവും അവനിൽ നിന്നും എടുക്കുന്നു, അതിനെല്ലാം കത്തിരിച്ചു മാറ്റുന്നു. അവനെത്ര ഭാരം കുറഞ്ഞും തണുപ്പുള്ളവനുമായി ഓടുമെന്നറിയാമോ? എന്റെ അവൻ സന്തോഷവാനാകുന്നു. ചുറ്റിനും ചാടിയിട്ട് അവനൊരു വലിയ സമയമാകുന്നു. അതെ സാർ, നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെച്ച് സകല ലോകത്തെയും നിങ്ങളിൽ നിന്ന് ക്ഷൗരം ചെയ്ത് നീക്കേണ്ടതിന് ദൈവവചനത്തെ അനുവദിച്ചാൽ, ലോകത്തിന്റെ സകല സ്വഭാവത്തെയും നിങ്ങൾ എടുത്തു മാറ്റാൻ അനുവദിച്ചാൽ, നിങ്ങൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരും. കുറച്ചു നാളുകൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ വെച്ച് ഞാനൊരു പഴയ വിശുദ്ധനുമായി സംസാരിച്ചു. അയാൾ പറഞ്ഞു, ബ്രദർ ബ്രൺഹാം, അലൗകികമായതിൽ താങ്കൾ വിശ്വസിക്കുന്നു എന്നെനിക്കറിയാം. ഞാൻ പറഞ്ഞു, തീർച്ചയായും സഹോദര. അയാൾ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആരോ ആണെന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്നു. പറഞ്ഞു, ഞാൻ ശരിക്കും ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെയും അയാൾ പറഞ്ഞു, ഞങ്ങളുടെ ആലയത്തിൽ എനിക്കൊരു മല കയറുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ എന്റെ കാർ നിർത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്കിനിയും മല കയറുന്നുണ്ടായിരുന്നു. ഓ, ഏകദേശം 300-400 വാരം വരും. കുറ്റിക്കാടുകളുടെ മറ്റുമിടയിലൂടെ പോകാനായി അവിടേക്ക് കടന്നു കഴിയുമായിരുന്നു. പിന്നെയും പറഞ്ഞു, ഞങ്ങൾക്കവിടെ മുകളിലായി ഒരു പ്രാർത്ഥനാ യോഗമുണ്ടായിരുന്നു. ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അയാൾ പറഞ്ഞു, എനിക്ക് ബൈബിൾ മുഴുവനും അറിയാം. ഞാൻ ഹീബ്രു മുഴുവനും വായിച്ചിട്ടുണ്ട്. വചനത്തെ ശരിയായി ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ആരെന്റെ അടുക്കൽ വന്നാലും എനിക്കാകുമായിരുന്നു. അവരോട് ബൈബിൾ എപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാൻ കഴിയുമായിരുന്നു. ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നെനിക്കറിയാമായിരുന്നു. അയാൾ പറഞ്ഞു, ഒരു രാത്രിയിൽ ഞാൻ ആലയത്തിലേക്ക് പോവുകയായിരുന്നു. ഞങ്ങളുടെ ആലയത്തിൽ അവിടെ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പറഞ്ഞു, അവിടെ ഒരാൾ മറ്റേയാൾ വിരുദ്ധമായി ചെറിയ പാറ്റുകളും മറ്റുമുണ്ടാക്കിയിരുന്നു. അവ എങ്ങനെയാണ് ഉയർന്നു വരുന്നത് നിങ്ങൾക്കറിയാം? ഞാൻ പറഞ്ഞു, അതെ സർ. അയാൾ പറഞ്ഞു, മലയുടെ മുകളിലുള്ള എന്റെ വഴിയിലൂടെ ഞാൻ നടക്കുകയായിരുന്നു. അപ്പോൾ പൊടുന്നനെ ആരോ എന്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെയും അയാൾ പറഞ്ഞു, അതാരായാലും ശരി, മുകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെയും കൂട്ടി അല്പനേരം റോഡിലൂടെ സംസാരിച്ച് പോകാനായി കാത്തു നിൽക്കാമെന്ന് ഞാൻ കരുതി. അതൊരു നല്ല കാര്യമാകുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളൊരൽപ്പം കാത്തു നിൽക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മലയുടെ മുകളിലെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ മുകളിലെത്താറായി. ഒരു മനുഷ്യൻ മലയുടെ മുകളിലേക്ക് വരികയായിരുന്നു. പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുതുകിൽ ഒരു ഭാണ്ഡമുണ്ടായിരുന്നു. അത് ആ മനുഷ്യനേക്കാൾ വലുതായിരുന്നു. പിന്നെ പറഞ്ഞു, മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ട് വളരെ ചെറിയ ചുവട് വയ്ക്കുകയും അയാൾ ഇങ്ങനെ വീർപ്പം പൊട്ടുകയും ഊതുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൂട്ടാളി, ഈ ചുവട് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ താങ്കളെ സഹായിക്കട്ടെ. അയാൾ പറഞ്ഞു, വേണ്ട, എനിക്കിത് ചുമക്കേണ്ടതുണ്ട്. പറഞ്ഞു. ഞാൻ അവന്റെ കൈകളിലേക്ക് നോക്കി. അപ്പോൾ തന്നെ അതൊരു ദർശനമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അവന്റെ കൈകളിൽ അവന്റെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. പറഞ്ഞു, ഞാൻ നിലത്ത് വീണുകൊണ്ട് ചോദിച്ചു, കർത്താവേ, ആ കെട്ടിനുള്ളിൽ നീ ലോകത്തിന്റെ പാപങ്ങളെയാണ് ചുമക്കുന്നത്? അവൻ പറഞ്ഞു, അല്ല, ഞാൻ നിന്റേതിനെയാണ് ചുമക്കുന്നത്. നീ ഈ മലയുടെ മുകളിലെത്തി എഴുന്നേറ്റ് നിൽക്കാനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആ വിധത്തിലാണത്. നാം ചുറ്റുമായി ഒന്ന് നോക്കുമെങ്കിൽ അവൻ നമ്മുടേതിനെ ചുമക്കുന്നതായി നമുക്ക് കാണാം. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെറുതായി തോന്നുന്നില്ലേ? നമ്മുടേത് പാതകവും ക്രൂരഹൃദയവുമായ കാരണത്താൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വേട്ടയാടുകയായിരുന്നു. ഞാൻ വേട്ടയാടുന്ന ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയാം. അവിടെ ആ ദേശത്ത് ഒരു ദുഷ്ടവ്യക്തി ഉണ്ടായിരുന്നു. അവനൊരു ധാർമ്മികനല്ലായിരുന്നു. ഞാൻ ഇളമാൻ കുട്ടികളെ വേട്ടയാടാത്തതിൽ അവനെന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു. അതൊരു ഹീനമായ പ്രവൃത്തിയെന്നാണ് ഞാൻ അതിനെ പറയുന്നത്. ഞാൻ പറയും, പ്രായമേറിയതും മരിക്കാൻ പോകുന്നതുമായ മുട്ടനാടുകളെയും മറ്റും വേട്ടയാടിക്കൊണ്ട് നീ ഒരു നല്ല വേട്ടക്കാരനാണെന്ന് കാണിക്കാത്തെന്താണ്? ചെറുതിനെയും അതിന്റെ അമ്മയെയും മറ്റുമല്ലാതെ അവയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അവൻ പറഞ്ഞു, ആ, നീ ഒരു ഭീരുവായ പ്രസംഗി എന്നോടങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നോക്കൂ, എനിക്ക് വിശന്നിട്ട് ആ ഇളമാൻ കുട്ടികളിൽ നിന്ന് ആവശ്യമുണ്ടായാൽ അതിനെടുക്കാൻ ദൈവം എന്നെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിനെ വെടിവെച്ചിട്ട് മെടുക്കനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യില്ല. അതെ, അവൻ ഒരു വണ്ടി നിറച്ചെടുത്തു. അവനൊരു പ്രത്യേക തരത്തിലുള്ള വിസലുകൊണ്ട് ആ വിസൽ ഊതുമ്പോൾ അത് കൃത്യമായും ഒരു ഇളമാൻ കുട്ടി വിളിക്കും പോലെ തന്നെ ശബ്ദമുണ്ടാക്കും. അതിനാൽ അവൻ ശബ്ദമുണ്ടാക്കിയിരുന്നു. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു കുറ്റിക്കാട്ടിലായിരുന്നു. ഞാൻ അവൻ ലജ്ജിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ ലജ്ജിക്കുന്നു. കഴിയുമെങ്കിൽ ഒരു തവണ തന്നെ എട്ടോ പത്തോ ഇളമാൻ കുട്ടികളെ കൊല്ലാനും മറ്റെന്തു ചെയ്യാനും കഴിഞ്ഞിട്ട് അത്രയേറെ മിടുക്കനാണെന്ന് കാണിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു. അതിനുശേഷം അവയിലൊന്നിന്റെ പിൻകാലിൽ നിന്നും ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അവിടെ ഉപേക്ഷിച്ചു കളയും. ഞാൻ പറയും, നീ അത് ചെയ്യാൻ പാടില്ല. ആ, പറയും, പ്രാസംഗികന്മാരായ നിങ്ങളെല്ലാം ഭീരുക്കളാകുന്നു. ഒരു ദിവസം അവൻ കുറ്റിച്ചെടികളിൽ മറഞ്ഞിരുന്നുകൊണ്ട് അവൻ ഈ വിസൽ കയ്യിലെടുത്ത് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. അതൊരു ചെറിയ ഇളമാൻ കുട്ടി വിളിക്കും പോലെയായിരുന്നു. അവനത് ചെയ്തപ്പോൾ തന്നെ ഒരു മനോഹരിയായ പേടമാൻ അവളുടെ തല പുറത്തേക്കിട്ടു. ബലമായി ചവിട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അവളുടെ തവിട്ട് നിറത്തിലുള്ള കണ്ണുകളാൽ നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവൾ പേടിച്ചു വിറച്ചിരുന്നു. അവൾ ചുറ്റിനും നോക്കുന്നുണ്ടായിരുന്നു. വേട്ടക്കാരൻ നിലത്തൊന്നും എഴുന്നേറ്റ് ആ പേടമാനെ വെടിവെക്കാനായി അവന്റെ തോക്കിന് കാഞ്ചി വലിക്കാൻ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? ആ ചെറിയ മാൻകുട്ടിയുടെ നിലവിളി കേട്ടപ്പോൾ അവൾ ആ തോക്ക് ശ്രദ്ധിച്ചില്ല. അവൾ ആ കുഞ്ഞിനായി തിരയുകയായിരുന്നു. അത് കഷ്ടത്തിലായിരിക്കുന്നു. അത് അമ്മയുടെ സ്നേഹത്തെ, അത് വാസ്തവമായ മാതൃത്വത്തെ പ്രദർശിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. മരണമെത്തിയിട്ടും അവൾ തോക്കിനെ അതിനു മുമ്പിൽ വെച്ച് തന്നെ മരിക്കാനായി അവൾ ആ തോക്കിന്റെ വായിലേക്ക് തന്നെ നോക്കിയിരുന്നു. അതെന്താണ് നിങ്ങൾക്കറിയാമോ? ആ പ്രദർശനം അത്രയേറെ മഹത്തരമായിട്ട് അതവന്റെ അടുക്കലേക്ക് പോയി. അവൻ തന്റെ തോക്കിനെ നിലത്തെറിഞ്ഞു. അവനെന്റെ പിൻവശത്തുകൂടി ഓടി വന്ന് അവന്റെ രണ്ട് കൈകൊണ്ടും എന്നെ ചുറ്റി പണഞ്ഞിട്ട് പറഞ്ഞു, ബില്ലി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, എനിക്കത് മതിയായിരിക്കുന്നു. അവൻ ആ അമ്മയുടെ ധീരത കണ്ടപ്പോൾ, ഓ ദൈവ സ്നേഹത്തിന്റെ പ്രദർശനം ലോകം കണ്ടപ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ള ധീരത അതെന്തൊരു വ്യത്യാസമുള്ളതായിരിക്കും. ദൈവത്തിന്റെ പ്രാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മെ സൗമ്യനാക്കാനും നമ്മെ വിനയമുള്ളവരാക്കാനും നാം അനുവദിച്ചു. അവിടെ ആ കുറ്റി ചെടികളുടെ ചുവട്ടിലായി ഞാൻ ആ പയ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ അവനെ കർത്താവായ യേശുവിലേക്ക് നയിച്ചു. അന്നു മുതൽ അവനോട് നല്ലവനും ശുദ്ധനുമായ വേട്ടക്കാരനായി തീർന്നു. തീർച്ചയായും അവനൊരു അവകാശമുണ്ടെന്ന് അവൻ വിചാരിച്ചു. അവൻ ചെയ്യാൻ ആഗ്രഹിച്ചതെന്തും അവന് ചെയ്യാമായിരുന്നു. അവയെല്ലാം എന്റെ സ്ഥലത്താകുന്നു. അവർ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കെന്റെ പയറുവർഗത്തിൽപ്പെട്ട ഒരുതരം കാലിത്തീറ്റ ചെടി തിന്നാം. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, എന്നാൽ അത് ചെയ്യുന്നത് മാനുഷികമല്ല. നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ മറക്കേണ്ടതുണ്ട്. ഓ, ദൈവത്തിന്റെ കൃപയുണ്ടായാൽ നാം അത് ചെയ്യും. ഇവിടെ കുറച്ചു നാൾ മുമ്പ്, ഓ, ഏകദേശം 100 വർഷങ്ങൾക്കുള്ളിലാകും, അമേരിക്കയുടെ കിഴക്ക് പടിഞ്ഞാറായ ഒരു മഹാൻ ക്രിസ്ത്യാനി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ദാനിയൽ കറി എന്നാകുന്നു. ഒരു അതിശയോക്തൻ, ഒരു ദൈവമനുഷ്യൻ, ഒരു വിശുദ്ധ മനുഷ്യൻ, അങ്ങനെയും മറ്റുമുള്ള ഒരു ആശ്ചര്യജനകനായ മനുഷ്യനായിരുന്നു. കഥ ഇങ്ങനെ തുടരുന്നു. അവൻ മരിക്കുകയോ പൊടുന്നനെ ബോധം കെടുകയോ ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി, തീർച്ചയായും മരിച്ചിരിക്കണം. അദ്ദേഹം ആ മുത്തുമയമായ പടിവാതിൽ കൃത്യപ്പോൾ അതിന്റെ സൂക്ഷിപ്പുകാരൻ വാതിലടുക്കലേക്ക് വന്ന് ചോദിച്ചു, താങ്കളാരാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ സുവിശേഷകനാകുന്നു, ഡാനിയൽ കറി. ഞാൻ ക്രിസ്തുവിനായി 1000 കണക്കിന് ആത്മാക്കളെ നേടിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഇന്ന് രാവിലെ നേരം വരാൻ ആഗ്രഹിച്ചു. ഭൂമിയിൽ എന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് പോകാൻ മറ്റൊരിടവുമില്ല. ഭാവിയെ ഏതെങ്കിലും പ്രഭാവത്തിൽ അതേ വിധത്തിൽ തന്നെയാണ് അത് നിന്റെ അടുക്കൽ വരാൻ പോകുന്നത്. പിന്മാറ്റക്കാര, അതേ വിധത്തിൽ തന്നെ അത് നിന്റെ അടുക്കൽ വരാൻ പോകുന്നു. സൗമ്യനം ഒരിക്കലും സമർപ്പിച്ചു കൊടുക്കാത്തവനുമായി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു കളയുന്ന ഓരോരുത്തരുടെ അടുത്തേക്കും വരുന്നത് ആ വിധത്തിലാകുന്നു. നിങ്ങൾ കരഞ്ഞിട്ട് വളരെ വർഷങ്ങളായി. നിങ്ങളുടെ മുഖത്ത് വിഷാദമുണ്ടായത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. സകല താഴ്മയും നിങ്ങളിൽ നിന്ന് പോയിക്കഴിഞ്ഞിരിക്കുന്നു തീർച്ച. എന്നാൽ ഈ വരും ദിവസങ്ങളിലൊന്നിൽ നിങ്ങളുടെ വാതിൽക്കൽ അത് വരാൻ പോകുന്നു. സൗമ്യനായ പരിശുദ്ധാത്മാവ് കടന്നു വന്നു മുട്ടുമ്പോൾ അവൻ കടന്നു വരാനായി നിങ്ങൾ അനുവദിക്കാത്തത് എന്താണ്? അങ്ങനെ ഡാനിയൽ കറി അവിടെ പടിവാതിൽക്കൽ വരെ വന്നു. അവർ അകത്ത് കടന്നു പറഞ്ഞു, അതേ താങ്കളുടെ പേരിവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. അവരെല്ലായിടത്തും പരിശോധിച്ചു, അവിടെവിടെയും ആ പേര് കാണാൻ സാധിച്ചില്ല. പറഞ്ഞു, ഇല്ല, ഇവിടെ ഡാനിയൽ കറി എന്നൊരു പേരില്ല. ഓ, അവൻ പറഞ്ഞു, തീർച്ചയായും ഞാനൊരു സുവിശേഷകനാകുന്നു. അവൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനായി ആത്മാക്കൾ നേടിയിട്ടുണ്ട്. ഞാൻ ശരിയായ കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. സൂക്ഷിപ്പകാരൻ പറഞ്ഞു, സർ, എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ വിഷമമുണ്ട്. ഇവിടെ ഡാനിയൽ കറി എന്ന ഒന്നില്ല. പറഞ്ഞു, താങ്കൾ എന്തു ചെയ്യണമെന്ന് ഞാൻ താങ്കളോട് പറയാം. നിങ്ങളുടെ കേസിനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ഞങ്ങൾക്ക് അധികാരമില്ല. അവൻ പറഞ്ഞു, നിങ്ങളുടെ കേസിനെ നിങ്ങൾ അപ്പീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കതിനെ വെള്ള ന്യായ സിംഹാസനത്തിങ്കൽ അപ്പീൽ ചെയ്യാം. പറഞ്ഞു, എന്നാൽ ഒരിക്കലും താങ്കൾക്ക് ഇവിടെ നിന്നും ഒരു ദയയും ലഭിക്കില്ല, കാരണം ഇവിടെ ഞങ്ങളുടെ പക്കൽ നിങ്ങളുടെ പേരില്ല. ചോദിച്ചു, നിങ്ങളുടെ കേസിന് മേൽ നിങ്ങൾ അപ്പീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, സർ, എന്റെ കേസ് അപ്പീൽ ചെയ്യാനല്ലാതെ എന്നെ കൊണ്ട് മറ്റെന്ത് ചെയ്യാനാകും? അവൻ പറഞ്ഞു, കൊള്ളാം, എന്നാൽ നിങ്ങളുടെ കേസുമായി വെള്ള ന്യായ സിംഹാസനത്തിലേക്ക് പോയി അവിടെ നിങ്ങളുടെ കേസിനെ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം. ഏകദേശം അരമണിക്കൂറോളം യാത്ര ചെയ്തെന്ന ദൂരം സ്വയം അദ്ദേഹം പോയെന്ന് ദാനിയൽ കറി പറഞ്ഞു. പ്രകാശം കൂടി 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 വരുന്നവരിടത്തേക്ക് അദ്ദേഹം വന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം മുന്നിലേക്ക് പോകുന്തോറും പ്രകാശം കൂടിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അത് സൂര്യൻ പ്രകാശിച്ചിട്ടുള്ളതിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് മുകളിലായിരുന്നു. അവൻ വിറയ്ക്കുകയും ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞു, അദ്ദേഹം ആ പ്രകാശത്തിനടുത്തെത്തിയപ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ ചോദിക്കുന്ന അദ്ദേഹം കേട്ടു, നീ ഭൂമിയിൽ കുറ്റമറ്റവനായിരുന്നോ? ഒരു പ്രകാശത്തു നിന്നും ഇങ്ങനെ ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ കുറ്റമറ്റവനായിരുന്നില്ല, വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചു, നീ എല്ലാവരോടും എല്ലായ്പ്പോഴും വിശ്വസ്തതയുടെ പെരുമാറിയിട്ടുണ്ടോ? പറഞ്ഞു, ഇല്ല, ചില കാര്യങ്ങൾ വിശ്വസ്തയുടെ അല്ല ചെയ്തിരുന്നത് എന്നെ മനസ്സിൽ വന്നു എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ കുറ്റമറ്റവനായിരുന്നില്ല. ചോദിച്ചു, നിന്റെ ജീവിതത്തിലെ ഓരോ സംഗതിയിലും നിനക്ക് സത്യം പറയാൻ സാധിച്ചിട്ടുണ്ടോ? പറഞ്ഞു, ഇല്ല. സത്യസന്ധമാണോ എന്ന് സംശയമുണ്ടായിരുന്ന ചിലതിനെയും കൂടെ ഞാൻ പറഞ്ഞിരുന്നു എന്നത് എന്റെ ഓർമ്മയിൽ വന്നു. വളരെ കൃത്യമായും സത്യം എങ്ങനെയാണോ പറയേണ്ടത് അപ്രകാരം ഞാൻ പറഞ്ഞിട്ടില്ല. ചോദിച്ചു, അപ്പോൾ പണമോ മറ്റെന്തെങ്കിലുമോ നിന്റേതല്ലാത്തതിനെ നിന്റെ നിനക്ക് അവകാശപ്പെടാൻ കഴിയാത്ത എന്തെങ്കിലും നീ എടുത്തിട്ടുണ്ടോ? പറഞ്ഞു, ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ഏറ്റവും നല്ലവനാണ് എന്നാണ് അവൻ കരുതിയിരുന്നത്. എന്നാൽ അവൻ കുറ്റം വിധിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു, ഇല്ല ഇല്ല, എന്റേതല്ലാത്തതിനെയും ഞാൻ എടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, അപ്പോൾ നീ കുറ്റമറ്റവനല്ല? ഇല്ല, ഞാൻ കുറ്റമറ്റവനായിരുന്നില്ല എന്നവൻ പറഞ്ഞു. ആ പ്രാവ് വിശ്രമിച്ചിരുന്ന മഹത്തായ പ്രകാശനും കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു എന്ന പൊട്ടിത്തെറി ഏത് നിമിഷത്തിലും ഉണ്ടാകാം എന്നവൻ നോക്കിക്കൊണ്ടിരുന്നു. പറഞ്ഞു, അപ്പോൾ തന്നെ അവന്റെ പിന്നിൽ ഒരു ശബ്ദം അവൻ കേട്ടു. അതവൻ ഏതെങ്കിലും ഒരു അമ്മയിൽ നിന്നും എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളതിനു വെച്ച് മാധുര്യമേറിയതായിരുന്നു. തിരിഞ്ഞു നോക്കാനായി തിരിഞ്ഞു എന്നവൻ പറഞ്ഞു. അവനെപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളതിനു വെച്ച് ഏറ്റവും മാധുര്യമുള്ള മുഖം ഏതടമ്മയെക്കാളും മാധുര്യമുള്ളത് അവന്റെ മുന്നിൽ നിൽക്കുന്നു. പറഞ്ഞു, അവൻ പറഞ്ഞു, പിതാവേ, താഴെ ഭൂമിയിൽ ദാനിയൽ കറി എനിക്കായി നിന്നു. അവൻ കുറ്റമറ്റവനായിരുന്നില്ല എന്നത് സത്യം തന്നെ. എന്നാൽ അവൻ എനിക്കായി നിന്നു, അവൻ എനിക്കായി ഭൂമിയിൽ നിന്നിരുന്നു. ഇപ്പോൾ ഞാൻ അവനായി സ്വർഗത്തിൽ നിൽക്കുന്നു. അവന്റെ എല്ലാ പാപങ്ങളെയും എടുത്ത് അവയെ എന്റെ കണക്കിൽ കൂട്ടിക്കൊള്ളണമേ. ഇന്നു നിങ്ങളെ നിന്നും അവനെ ദുഃഖിപ്പിച്ചോടിച്ചാൽ ആ ദിവസം ആരാണ് നിങ്ങൾക്കായി നിൽക്കാൻ പോകുന്നത്? സഹോദര, ഇനിയും കൂടുതലായി എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പ്രിയ ദൈവമേ, സൗമ്യനും വിനയനും വിനീതനും മരിക്കുന്നവനുമായ പ്രിയ കുഞ്ഞാടെ, പക്ഷികൾക്ക് കൂടുണ്ട്, കുരുനരികൾക്ക് മാളങ്ങളുണ്ട്, മഹത്വത്തിന്റെ കർത്താവായിരുന്നിട്ടും നിനക്കൊരിടവുമില്ലായിരുന്നു. നീ പിറന്നപ്പോൾ നിന്റെ മേലിടാൻ അവർക്കൊരു വസ്ത്രമുണ്ടായിരുന്നില്ല. ഓ ദൈവമേ, അപ്പോൾ എന്റെ വസ്ത്രങ്ങൾ എന്തുപയോഗം ചെയ്യും? എന്റെ കാർ എനിക്കെന്തുപയോഗം ചെയ്യും? എനിക്കുള്ള ആ മനോഹര ഭവനം എനിക്കൊന്ന് ഉപകാരം ചെയ്യും. ആ ദിവസത്തിലെ കടന്നു പോകുന്നതിന് അതെനിക്ക് എന്ത് പ്രയോജനം ചെയ്യും? നിങ്ങൾ സുഹൃത്തുക്കളില്ലാത്തവരായിരുന്നു, നിങ്ങളെ കൂട്ടുപിടിക്കാൻ ആരും ആഗ്രഹിച്ചിരുന്നില്ല, ഒരു സഹായഹസ്തം തരാൻ ആരെയും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് വിശന്നോ, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല എന്ന് ആ ദിവസം നീ പറയുമെന്ന് നീ പറഞ്ഞിരുന്നു. കർത്താവേ, ആ ദിവസത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ശരിയായിട്ടുണ്ടായിരിക്കാൻ പോകുന്നത്? ഞങ്ങൾ നിനക്കായി നിൽക്കട്ടെ. അങ്ങനെയായിട്ട് ഞങ്ങൾ സർവശക്തനും സർവവ്യാപിയും സർവദൈവത്തിന്റെ മുന്നിൽ നിന്നിലേക്ക് നടന്നു ചെല്ലാനുള്ള സമയമാകുമ്പോൾ ആ മഹത്തായ പ്രകാശത്തിന്റെ പിന്നിലായിട്ടിരുന്നിരുന്ന ആ പ്രാവ് അത് മുഴുവൻ നിത്യതയിലൂടെയും മിന്നിക്കൊണ്ട് പറയുന്നത് കേൾക്കാനിടയാകട്ടെ. നീ ആ പ്രകാശത്തിൽ വസിക്കുമ്പോൾ എനിക്കവിടെ സ്വയം നിൽക്കേണ്ടി വരുമ്പോൾ എന്റെ സഹോദരന്മാർ കടന്നുപോയിരിക്കുന്നു, എന്റെ പാസ്റ്റർ കടന്നുപോയിരിക്കുന്നു, എന്റെ അമ്മ കടന്നുപോയിരിക്കുന്നു, എന്റെ പിതാവ് കടന്നുപോയിരിക്കുന്നു, എന്റെ ഭാര്യ കടന്നുപോയിരിക്കുന്നു, എന്റെ കുട്ടികൾ കടന്നുപോയിരിക്കുന്നു. ഓ ദൈവമേ, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് കർത്താവേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? അതൊരു പക്ഷേ ഇന്നു രാത്രിയിലെ സൂര്യാസ്തമനത്തിന് മുമ്പാകാം. എന്നാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? എനിക്കെന്ത് ചെയ്യാനാകും? ഓ ക്രിസ്തുവേ, ഞാനിപ്പോൾ നിനക്കായി നിൽക്കുന്നു. ഇന്ന് ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് നടത്തും. മറ്റുള്ളവരെ കുറിച്ചുള്ള സകല സംസാരങ്ങളും ഞാൻ വേണ്ടെന്ന് വെക്കും. ഞാൻ എന്റെ മനോഭാവത്തെ മറന്നുകളയും. എന്നിലെല്ലാ അഭിപ്രായത്തെയും ഞാൻ ഉപേക്ഷിച്ചു കളയും. ഞാൻ സകലത്തെയും വേണ്ടെന്ന് വയ്ക്കും. കർത്താവേ, എന്നിലുള്ള എല്ലാറ്റിനെയും കത്തിരിച്ചെടുക്കണമേ. നീ എന്നെ എടുക്കൂ കർത്താവേ. ഞാൻ നിന്റെ സ്ഥാനം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കത്തിരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്റെ എല്ലാ സ്വസ്നേഹത്തെയും സകല അഹങ്കാരത്തെയും എല്ലാ മനോഭാവങ്ങളെയും എന്നിലുള്ള എല്ലാത്തിനെയും എടുത്തു മാറ്റണമേ. സുഖജീവിതം എന്നവർ വിളിക്കുന്ന എല്ലാ ആനന്ദങ്ങളെയും ഞാൻ വിട്ടുകളയാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു മുടി കത്തിരിക്കപ്പെട്ട ചെമ്മരിയാടിനെ പോലെ ഞാൻ നിനക്കായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ തരത്തിലെ ഡാൻസും എല്ലാ പാർട്ടികളും ലോകത്തിലെ സകല മോശമായ വസ്ത്രങ്ങളും മേക്കപ്പും ലിപ്സ്റ്റിക്കും വിരലിൽ പുരട്ടുന്ന പോളിഷും ലോകത്തെ പോലെ കാണുന്ന സകല മനോഭാവങ്ങളെയും തന്നെ ലോകത്തെ പോലെ പെരുമാറുക പോലും ചെയ്യരുതെന്ന് നീ പറഞ്ഞിരിക്കുന്നു. ലോകവുമായി ഇടപഴകുക പോലും അരുത്. അവരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു വരിക. ഓ ദൈവമേ, എന്നെ സഹായിക്കണമേ. കർത്താവേ, ഇന്നെന്നെ കത്തിരിക്കണമേ. എന്നെ ഒരു ചെമ്മരിയാട് പോലെ എടുത്ത് ഒരു ഊമനായി എന്റെ വായ് തുറക്കാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാതെ കത്തിരിക്കപ്പെടാനായി ഇവിടെ നിൽക്കുന്നു. ഓ ദൈവമേ, എന്തൊരു വ്യത്യാസമാണ് ഉളവാക്കുന്നത്! നീ ഒരിക്കലും എന്റെ ഭാര്യയെ, എന്റെ കുഞ്ഞിനെ, എന്റെ ഡാഡിയെ, എന്റെ അനുജനെ, ഇവരെല്ലാം എടുത്തുകൊണ്ടെന്നെ കത്തിരിച്ചത് ഞാൻ ഓർക്കുന്നു. നീ എന്നെ നന്നായി ക്ഷൗരം ചെയ്തു. എന്നിട്ടും എന്റെ ഹൃദയത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞിരുന്നു. നീ എന്നെ എങ്ങനെയാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്! നീ എത്ര നല്ലവനായിരുന്നു! എന്നിലുള്ള സകലതും എനിക്കാകാനായിരുന്ന സകലതും ഞാൻ ആയിരിക്കുവാൻ പോകുന്ന സകലതും അത് നീയാണ് ദൈവമേ, അത് നീയാകുന്നു. ഞാൻ എന്റെ തെറ്റുകളെ ഏറ്റുപറയുന്നു. ചിന്തിച്ചു പോയതും ചെയ്തു പോയിട്ടുള്ളതുമായ സകലത്തെ ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, എന്നെ ഇപ്പോൾ തന്നെ കത്തിരിച്ചാലും ഞാൻ നിന്റെ ചെമ്മരിയാടാകാൻ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല കർത്താവേ, ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഓരോ ആടിനെയും ആടായിത്തീരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഇന്ന് രാവിലെ നേരം കർത്താവേ അവരിൽ നിന്നും സകലതിനെയും കത്തിരിക്കണമേ. അവരുടെ ചെറിയ കാലുകളെ സുവിശേഷത്തിന്റെ ആമത്തിന് ചുറ്റുമായി തളയ്ക്കണമേ. അവർ ദൈവത്തിൽ നിന്നും ഉദാസീനരായിരിക്കുന്നു എന്നറിയാനായിട്ട് ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിലേക്ക് നയിക്കാനിടയാകട്ടെ. അവരുടെ സകല ഉദാസീനതയും മുഴുവൻ ലോകത്തെയും ലോകത്തിലുള്ള സകലത്തെയും അവൻ കത്തിരിച്ചു മാറ്റാനിടയാകട്ടെ കർത്താവേ. ഇന്ന് രാവിലെ നേരം വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളെ പോലെ നിന്റെ മുന്നിൽ നിശബ്ദതയോടെ നിൽക്കാനായി നീ തന്നെ കത്തിരിച്ചു മാറ്റണമേ. ഇതനുവദിക്കണം കർത്താവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാലാവസ്ഥ ചൂടായാലും എനിക്കെന്തനുഭവപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിനക്കായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ കേസിനെ ആ ദിവസം നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാധിക്കും. അതെ, അവൻ എനിക്കായി നിന്നു. ഇപ്പോൾ ഞാൻ അവന് വേണ്ടി നിൽക്കുന്നു. ഓ ദൈവമേ, ഇന്നതനുവദിച്ചാലും ഓരോ തലയും കുമ്പിട്ട് നിൽക്കുമ്പോൾ ഓരോ ഹൃദയവും കുമ്പിട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ശ്രമിച്ചിരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിച്ചാരെങ്കിലും ഇന്നു രാവിലെ നേരം ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നിങ്ങൾ ചെയ്തുകൂടാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കർത്താവ് തന്നെ കത്തിരിച്ചു മാറ്റി നിങ്ങളെ ഒരു യഥാർത്ഥ ചെമ്മരിയാടാക്കണം എന്ന് ഇന്ന് രാവിലെ നേരം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മകളെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. ഇനിയും ആരെങ്കിലും പറയുന്നുണ്ടോ എന്നെ കത്തിരിക്കണം കർത്താവേ, ഞാൻ നിൽക്കുന്നു, ഞാൻ ഒരാടാകുന്നു, ഞാൻ എന്റെ വായ് പോലും തുറക്കുകയില്ല, എന്നിലുള്ള മുഴുവൻ ലോകത്തെയും നീ തന്നെ മുറിച്ചു മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മകളെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സണ്ണിക്കുട്ടി, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മകളെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദരി. എന്നെ കത്തിരിക്കണം കർത്താവേ. സഹോദരി ഗ്രേറ്റി, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മകളെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദരി. കർത്താവേ, എന്നെ ഇപ്പോൾ കത്തിരിക്കണമേ. ഞാൻ എനിക്ക് ലോകത്തിന്റെ സകല കാര്യങ്ങളും ഇന്ന് രാവിലെ നേരം ഞാൻ നിനക്കായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കത്തിരിച്ചാടിനെ പോലെ ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ സകല കാര്യങ്ങളും എന്നൊന്ന് മുറിച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റേതും നീ എന്റേതുമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ കൈ നിന്നിലേക്ക് ഉയർത്തുമ്പോൾ നീ എന്നെ സ്വീകരിക്കുമോ കർത്താവേ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മകളെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സാർ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സാർ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സാർ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മകളെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മകളെ. ഞാൻ നിങ്ങളുടെ ദിനയും കാണുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്റെ സഹോദര, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുമകളെ. അത് കൊള്ളാം. പിൻഭാഗത്തുള്ള അമ്മേ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദരി. അത് കൊള്ളാം. വളരെ ആത്മാർത്ഥയോടെ ചെയ്യുക. എന്നിൽ എന്റേതായ എന്തെങ്കിലും മനാസ്ഥകളോ സ്വാർത്ഥമായ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ അവനിഷ്ടമല്ലാത്ത എന്തും എന്നിൽ നിന്ന് ദൈവം എടുത്തു മാറ്റാനായി ഞാൻ അവനായി കാത്തു നിൽക്കുന്നു. ഇന്ന് രാവിലെ നേരം എല്ലാ വഴിയിൽ നിന്നും അവനെന്നെ കത്തിരിച്ചു മാറ്റാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെപ്പോലെയാകാൻ ആഗ്രഹിക്കുന്നു. അവയെല്ലാം ശരിയോ തെറ്റോ എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എനിക്കതിനുള്ള ഒരു അവകാശവുമില്ല. അവനിലേക്ക് വരിക, ആ ഒരേ ഒരു അവകാശമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവൻ നോക്കിക്കൊള്ളും. രക്ഷിക്കപ്പെടാതെയും ഒരിക്കൽ പോലും ക്രിസ്തുവിനെ ഏറ്റുപറയാതെയും ഇരുന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പാപി ഇവിടെ ഉണ്ടായിട്ടോ ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയിൽ നിങ്ങളെയും കൂടെ ഓർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തുമോ പാപിയാ സ്നേഹിത? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറ്റൊരാൾ കൈ ഉയർത്തി, ബ്രദർമണഹാം, എന്നെയും ഓർക്കണം, ഞാൻ ക്രിസ്ത്യാനിയല്ല, ഏത് സമയത്താണ് ഞാൻ ദൈവത്തെ സന്ധിക്കാനായി പോകേണ്ടത് എനിക്കറിയില്ല എന്ന് പറയുന്നു. നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെയും കൂടെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊള്ളാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തുമോ? അവൻ കാണുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുമകളെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മകളെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സാർ. ഇനിയും ആരെങ്കിലും ഞാനും ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന പിന്മാറ്റക്കാരെ ഇവിടെ എത്ര പേരുണ്ട്? ഓ, നിങ്ങൾ പറയും ഞാനത് അംഗീകരിക്കുന്നില്ല ബ്രദർ ബ്രണഹാം. എന്നാൽ നോക്കൂ, ആ പ്രാവിന്റെ വിനയം നിങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നെങ്കിൽ സഹോദര, അവിടെ എന്തോ തകരാറുണ്ട്. നിങ്ങൾക്ക് അന്യോന്യം താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എന്തോ തകരാറായിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയാന്തരത്തിൽ നിന്നും നിങ്ങൾക്ക് ഓരോ വ്യക്തിയോടും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെന്തു പറഞ്ഞാലും എന്തു ചെയ്താലും ശരി, നിങ്ങൾക്ക് ആഴത്തിൽ നിന്നും മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ, യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയാന്തരത്തിൽ നിന്നും ഓരോ മനുഷ്യന്റെയും അതിക്രമങ്ങളെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കുകയില്ല. ഇപ്പോൾ എന്താകും ഈ ചൂടുള്ള കാലാവസ്ഥയിൽ? ഇന്നും ദൈവം നിങ്ങളെ വിളിച്ചാൽ എന്താകും? നീരുറവ തുറന്നിരിക്കുകയും ഒരു സഭ തയ്യാറായിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരികെ വന്ന് നിങ്ങളെ സൗമ്യനും സമാധാനവും ഉള്ളതാക്കി തീർക്കാനായി പരിശുദ്ധാത്മാവ് ഈ കെട്ടിടത്തിന്റെ അറ്റത്തെ ത്രികോണാകൃതിയുള്ള മുഖപ്പിലായിട്ടിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട് ബ്രദർ ബ്രണഹാം? ഒരു ചെമ്മരിയാടായി തീരുക. നിങ്ങളൊരു ചെമ്മരിയാടായി തീർന്ന ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് കടന്നു വരും. എന്നാൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ തെറ്റായിട്ടുള്ളതാണെങ്കിൽ, തെറ്റായ ആശയങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറുമല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും വരികയില്ല. നമ്മുടെ തലകളെ ഇപ്പോൾ കുമ്പിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും കൈയുയർത്തിയിട്ട് ഇപ്പോൾ വിശുദ്ധ യോഹനാൻ 5:24 യേശു പറഞ്ഞു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിൽ കടക്കാതെ മരണത്തിൽ നിന്നും ജീവങ്കലെ കടന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അൽത്താരയിലേക്ക് വന്ന് ഇവിടെ മുട്ടുമടക്കിയാൽ ഒരിക്കൽ നിങ്ങളിലുണ്ടായിരുന്നതോ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതോ ആയ ആ സൗമ്യതയും ശാന്തവുമായ അനുഭവം നിങ്ങളിലേക്ക് തിരികെ വരുവോളം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. രക്തത്താൽ നിറഞ്ഞൊരു ഉറവയുണ്ട് എന്ന് നാം പാടുമ്പോൾ നാം നമ്മുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് തന്നെ നിങ്ങളിവിടേക്ക് വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അൽത്താരയുടെ കൈപ്പിടി വരെയും വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും കടന്നു വന്ന് അല്പം നേരം പ്രാർത്ഥിക്കുക. രക്തത്താൽ നിറഞ്ഞൊരു ഉറവയുണ്ട്. ഇമ്മാനുവേലിൻ ഞരമ്പുകൾ നിന്ന് മൂറ്റിയത് പാപികൾ അതിനടിയിലേക്ക് മുങ്ങുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മകളെ, നേരെ കടന്നു വന്ന് മുട്ടു മടക്കൂ. നഷ്ടപ്പെട്ട നിങ്ങളുടെ തലകളെ കുമ്പിട്ടിരിക്കുമ്പോൾ അപ്രകാരം തന്നെ നിങ്ങളുടെ ഹൃദയത്തിലും ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളിൽ തന്നെ ലജ്ജിക്കേണ്ടതിന്, ഇന്ന് രാവിലെ സമയം ആരാണ് ഈ ഇരിപ്പിടങ്ങളുടെ ഇടയിലുള്ള വഴിയിലൂടെ വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു നിറക്കാരിയായ സ്ത്രീ, പാവം പിടിച്ച വസ്തു, മുട്ടുകൾ വീർത്തിരിക്കുന്നു, നരച്ച മുടി. അവൾ നേരെ അത്താലയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ കുറച്ചു നാളുകൾക്ക് മുമ്പ് അടിമകൾ ഉണ്ടായിരുന്നപ്പോൾ ഒരു വയസ്സായ നിറക്കാനായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ പോയി തന്റെ യജമാനോട്, ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, നിനക്കെന്തു പറ്റി? പറഞ്ഞു, ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. അപ്പോൾ അയാൾ അവനെ സ്വതന്ത്രനാക്കി വിട്ടു. ഇവിടെ ഇന്ന് രാവിലെ നേരം ഇതാ മറ്റൊരു കൂട്ടർ മാനസാന്തരത്തിനായി വരുന്നു. പറഞ്ഞു, അവൻ സ്വതന്ത്രനായിരുന്നു. പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോരുത്തരും തീരുമാനമെടുക്കാനായി പരിശുദ്ധാത്മാവ് ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാൽ കഴിയുന്നതിൽ ഏറ്റവും നന്നായി പ്രാർത്ഥിപ്പിൻ. അവൻ ചോദിച്ചു, മോശെ, നീ സ്വതന്ത്രനായി എന്നാണോ നീ പറയുന്നത്? പറഞ്ഞു, അതെ സർ, യജമാനനെ, ഞാൻ സ്വതന്ത്രനാകുന്നു. പറഞ്ഞു, നീ സ്വതന്ത്രനായിരിക്കുന്നു എങ്കിൽ ഞാനും നിന്നെ സ്വതന്ത്രനാക്കുന്നു. പോകൂ, സുവിശേഷം പ്രസംഗിക്കൂ. അവൻ മരിക്കാറായപ്പോൾ അവന്റെ അനേക വെളുത്ത നിറക്കാരായ സഹോദരന്മാർ അവനെ സന്ദർശിക്കാൻ വന്നു. അവർ അങ്ങനെ കടന്നു വന്നപ്പോൾ അവൻ പറഞ്ഞു, അവൻ ബോധമില്ലാത്ത അവസ്ഥയിലാണ് എന്നായിരുന്നു അവർ വിചാരിച്ചത്. അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹോദര നേരെ അവിടെ തന്നെ മുട്ടുകുത്തു. പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. ചോദിച്ചു, മോശെ, നീ എന്തെല്ലാമാണ് കണ്ടത്? അവൻ പറഞ്ഞു, ഞാൻ ആ പടിവാതിലേക്ക് നടന്നു ചെന്നപ്പോൾ ഞാൻ അവനെ കണ്ടു. പറഞ്ഞു, ഞാൻ അവിടെ നിന്നുകൊണ്ട് അവനെ നോക്കുകയായിരുന്നു. പിന്നെയും പറഞ്ഞു, അവിടെ ഒരു ദൂതൻ കടന്നു വന്നിട്ട് പറഞ്ഞു, കടന്നു വരൂ മോശെ, നീ വളരെയേറെ നാളുകൾ സുവിശേഷം പ്രസംഗിച്ചിരുന്നല്ലോ, നിനക്കായി ഒരു മേലങ്കിയും ഒരു കിരീടവും കാത്തിരിക്കുന്നു. അവൻ പറഞ്ഞു, മേലങ്കിയെയും കിരീടത്തെയും പറ്റി എന്നോട് പറയരുതേ. എനിക്കൊരു മേലങ്കിയും കിരീടവും ആവശ്യമില്ല. ഞാൻ അവനിലേക്ക് നോക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയുടെയും മനോഭാവം അതുതന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറെ കാലം മുമ്പ് ചിക്കാഗോയ്ക്കപ്പുറത്തായി ഞാനൊരു പ്രവർത്തന രംഗത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാഴ്ച ബംഗ്ലാവിൽ നിന്നുകൊണ്ട് അവിടെ ചുറ്റിനുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും കാണുകയായിരുന്നു. ഒരു വയസ്സുചെന്ന നീഗ്രോ അയാളുടെ തലയ്ക്ക് ചുറ്റിനും ചെറുതായി അരികു പടിച്ച മുടിയും തന്റെ തൊപ്പി കയ്യിലുമായി അവിടെ ചുറ്റിനുമായി നടക്കുന്നത് ഞാൻ കാണാനിടയായി. ഞാൻ അയാളെ ഒന്ന് നോക്കി. അയാൾ ഒരു ചെറിയ സ്ഥാനത്തേക്ക് നോക്കിയിട്ട് പിന്നെയും തിരികെ ചാടി. അയാളുടെ തൊലി വലിഞ്ഞ് ഇരുണ്ട കവിൾത്തടത്തിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്പനേരം കൂടെ ഞാൻ അയാളെ ശ്രദ്ധിച്ചു. അവൻ അതിലേക്ക് വീണ്ടും നോക്കും, പിന്നെയും കരയും. ഞാൻ അയാളൊടുക്കലേക്ക് നടന്നു എന്നു ചോദിച്ചു. സർ, അയാൾ ചോദിച്ചു, അതെ, വെള്ളക്കാരൻ സ്നേഹിത. ഞാൻ പറഞ്ഞു, താങ്കൾ എന്താണ് താങ്കൾ ഇത്രയും ഉത്തേജിപ്പിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് താങ്കൾ ഇത്രയേറെ ഉത്തേജനായി തീർന്നിരിക്കുന്നത്? അയാൾ പറഞ്ഞു, സർ, താങ്കൾക്ക് എന്റെ ശരീരത്തിന്റെ വശങ്ങളെ പറ്റി അറിയാമെങ്കിൽ എന്റെ വശത്തെല്ലാം തഴമ്പുകളുണ്ട്. പറഞ്ഞു, ഒരിക്കൽ ഞാനൊരു അടിമയായിരുന്നു. അയാൾ പറഞ്ഞു, ഇവിടെയുള്ള ഈ ചെറിയ ചില്ലുമേടയിൽ അവിടെ ഒരു വസ്ത്രം കിടക്കുന്നു. ഞാൻ പറഞ്ഞു, അതൊരു വസ്ത്രമാണെന്ന് ഞാനും കാണുന്നു. എന്നാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അയാൾ പറഞ്ഞു, അവിടെയുള്ള ആ പ്രത്യേക സ്ഥലത്ത് അത് അബ്രഹാം ലിങ്കന്റെ രക്തമാകുന്നു. ആ രക്തം എന്നിലെ അടിമത്വത്തിന്റെ അരപ്പട്ട എടുത്തു മാറ്റി. അയാൾ ചോദിച്ചു, ഇപ്പോൾ വെള്ളക്കാരാ, അത് നിങ്ങളെയും കൂടെ ഉത്തേജിപ്പിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? എന്റെ കൈകളെ അയാളുടെ കഴുത്തിന് ചുറ്റിനും ചുറ്റിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര, മറ്റൊരു രക്തമാണ് എന്നെ ഉത്തേജിപ്പിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. അയാൾ പറഞ്ഞു, ആ രക്തത്തെ പറ്റിയും കൂടെ എനിക്കറിയാം ശ്രീമാൻ. ഞാൻ പറഞ്ഞു, അവൻ എന്നിലെ അടിമത്വത്തിന്റെ അരപ്പട്ട എടുത്തു മാറ്റി. ഒരു സമയം ഞാൻ ഞായറാഴ്ചകളിൽ പുറത്തുപോയി ഓട്ടപ്പന്തയവും മറ്റും നടത്തുകയും വൃത്തികെട്ട തമാശകൾ പറയുകയും ചെയ്യുമായിരുന്നു. ഓ ദൈവമേ, എങ്ങനെയാണ് ഞാനത് ചെയ്തിരുന്നത്? എവിടെ വച്ചാണോ ഞാനത് ചെയ്തിരുന്നത് അതിന്റെ തഴമ്പുകൾ ഇപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ അവൻ എന്റെ അരപ്പട്ട് എടുത്തു മാറ്റിയതിനാൽ ഞാൻ ആനന്ദിക്കുന്നു. അതെല്ലാം ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു. എന്റെ സ്ഥാനത്ത് ഇപ്പോൾ അവൻ നിൽക്കുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ ഞാൻ നോക്കുമ്പോൾ അവൾ കാഴ്ചയിൽ ഹീനമായിരുന്നതിനാൽ അവളെ കുറ്റപ്പെടുത്താൻ പോവുകയായിരുന്നു. ദൈവം എനിക്കൊരു ദർശനം നൽകി. എന്റെ പാപങ്ങൾ അവളുടെ തന്നെക്കാൾ വലുതാകുന്നു എന്ന് ഞാൻ കണ്ടപ്പോൾ അപ്പോൾ തന്നെ അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവളടുക്കലേക്ക് നടന്നു ചെന്നിട്ട് ഞാനൊരു ധർമ്മോപദേശിയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അതവളെ ലജ്ജിപ്പിച്ചു. അവളുടെ രണ്ടാൺകൂട്ടുകാരും, അവൾ ഏകദേശം 65 or 70 വരും, അവളുടെ രണ്ടാൺകൂട്ടുകാരും അവിടെ തന്നെ മുട്ടുമടക്കി. അവർ ഓരോരുത്തരും തങ്ങളുടെ ഹൃദയങ്ങളെ ക്രിസ്തു സമർപ്പിച്ചു. ഓ എന്റെ, എന്തൊരു വ്യത്യാസം! നിങ്ങൾ ചെയ്യില്ലേ? നിങ്ങൾ അത്രയേറെ പാപം ചെയ്തിട്ട് ഇന്ന് രാവിലെ നേരം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കറുത്തും വൃത്തിഹീനവുമായിരിക്കുന്നു. ഒരുപക്ഷേ ആ പ്രാവ് അതിന്റെ എന്നേക്കുമുള്ള യാത്ര നടത്തി കഴിഞ്ഞിരിക്കാം, അതെന്നേക്കുമായി പോയിക്കഴിഞ്ഞിരിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. തേനെ, ഒരു ചെറിയ പെൺകുട്ടി മുന്നിലേക്ക് നടന്നു വരുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പ്രിയെ. നിങ്ങൾ പറഞ്ഞേക്കാം, ആ ചെറിയ കുഞ്ഞിനൊന്നും അറിയില്ല. ഓ അതെ, അവൾ അറിയുന്നു. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ള അത്രയും മാഗസീനുകളും പ്രേമകഥകളും അവൾ വായിച്ചേക്കില്ല. ആ കാരണത്താലാണ് അവൾ സമർപ്പിച്ചത്. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. ഇന്ന് രാവിലെ നേരം ഇതിനും ചുറ്റും കൂടി വരാൻ ഇനിയും ആരെങ്കിലും കൂടി ഇഷ്ടപ്പെടുന്നോ? അൽത്താര തുറന്നിരിക്കുന്നു. നാം ഒരിക്കൽ കൂടി പാടുമ്പോൾ ഒരു നിമിഷം കൂടെ മാത്രം, അത് കഴിഞ്ഞ് ഈ പശ്ചാത്തപിക്കുന്ന ഭാവികൾ പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥന സമർപ്പിക്കാൻ പോകുന്നു. മരിച്ചുകൊണ്ടിരുന്ന കള്ളൻ കണ്ടപ്പോൾ ആനന്ദിച്ചു. ആ ഉറവ എല്ലാം വിട്ടുപോയിരുന്നു. ആ പാവം പിടിച്ച വ്യക്തി അവസാനിച്ചിരുന്നു. തീർച്ച, അവിടെ ഞാനായിരുന്നപ്പോൾ അധമനായവനെ പോലെ നിങ്ങളിപ്പോൾ കടന്നുവരില്ലേ? നന്നായി അറിയുന്നവരെ നിങ്ങൾ മുന്നിലേക്ക് വരുന്നില്ലേ? ബൈബിൾ പറയുന്നു, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപം തന്നെ. നിങ്ങൾ കടന്നു വരുന്നില്ലേ? നിങ്ങൾ തെറ്റിലാണെന്ന് നിങ്ങൾ അറിയുന്നു. നേരെ നടന്നു വന്ന് ഇവിടെ താരക്ക് ചുറ്റും നിങ്ങളുടെ മുട്ടുമടക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് ഇടപെട്ട രീതി ശരിയായില്ലെന്ന് ദൈവത്തോട് പറയുവിൻ. പരിശുദ്ധാത്മാവ് തിരികെ വന്ന് നിങ്ങളെ വീണ്ടും സൗമ്യനും ശാന്തനും നിശബ്ദനുമാക്കി തീർക്കാനിടയാകട്ടെ. നിങ്ങൾ വരില്ലേ? ഓർക്കൂ, നിങ്ങൾ മരിച്ചാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പോയിരിക്കുന്നു. നിങ്ങളുടെ കേസ് വാദിക്കാനായി അവിടെ മറ്റാരുമുണ്ടാകില്ല. ഇന്നു രാവിലെ നേരം നിങ്ങൾ അവനെ നിൽക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദര കാത്തു നിൽക്കുന്നു. ഇതാകുന്നോ പള്ളിയിലെ വെറും 15 പേർക്ക് മാത്രമാണോ വാസ്തവമായും നിങ്ങൾ കുറ്റക്കാരാണെന്ന് ബോധ്യമായിരിക്കുന്നത്? നിങ്ങളൊരു സമാധാനവും സൗമ്യതയും ശാന്തവുമായ ജീവിതം നയിച്ചിരുന്നില്ലേ? ഇപ്പോൾ ഇത് പരിശുദ്ധാത്മാവിനാൽ നിർദ്ദേശിക്കപ്പെട്ടതാകുന്നു. നിങ്ങൾ ക്ഷമിച്ചുവോ? ഒരു ശത്രുവുമില്ലേ? നിങ്ങൾ ക്ഷമിക്കപ്പെട്ടതിന് മുമ്പ് പാപികളുടെ കുറ്റബോധത്തെക്കാൾ മേലെ ആയിട്ടായിരുന്നോ നിങ്ങൾ? വിഗ്രഹാരാധികളെ പോലെ അല്ല ജീവിച്ചിരുന്നത്. നിങ്ങൾ വ്യത്യസ്തമായല്ലേ ജീവിച്ചിരുന്നത്? നിങ്ങളുടെ മുഴുവൻ ജീവിതവും വ്യത്യസ്തമായിട്ടല്ലേ ക്രമീകരിക്കപ്പെട്ടിരുന്നത്? നിങ്ങളുടെ ചുറ്റിനുമുള്ള എല്ലാവരുമായി സമാധാനത്തോടും സ്നേഹത്തോടും കൂടെ ജീവിക്കാനായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിലല്ലേ ഇരുന്നിരുന്നത്? നിങ്ങളുടെ എല്ലാ അയൽവാസികളും നിങ്ങളുമായി ഇടപഴകുന്ന എല്ലാവരും നിങ്ങളൊരു സൗമ്യനും ശാന്തനും എളിമയുള്ള ക്രിസ്ത്യാനിയുമാണെന്നല്ലേ അറിഞ്ഞിരുന്നത്? ദൈവത്തിന്റെ പ്രാവ് നിങ്ങളോടത്തായിരുന്നല്ലോ. നിങ്ങൾക്ക് തീർച്ചയാണോ? ഒരുപക്ഷെ ഇതായിരിക്കാം നിങ്ങളുടെ അവസാന അവസരം. ശരി, ഇവിടെ താരയിലിരിക്കുന്ന നിങ്ങളോടാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങളെ തന്നെ കുറ്റം വിധിക്കേണ്ടതില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കുറ്റബോധത്തെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളെ പിടിച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. പറയും, ഓ വളർന്നാളുകളായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാകുന്നു, എനിക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ ചിലർ അൽത്താരയിൽ നിങ്ങൾ ആദ്യ പ്രാവശ്യമായിരിക്കാം. ഞാൻ തുടർന്നും ഒരു പാപിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അത് ആഗ്രഹിക്കുന്നു. അതെന്റെ അവകാശമാണ്. അതെ, അത് ശരി തന്നെ. നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഏതു വിധവും പ്രവർത്തിക്കാമായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ നേരം നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. പറയും, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയും പിന്നെ ആ അൽത്താരയിലേക്ക് പോയാൽ അവർ അതിനെക്കുറിച്ച് എന്തു പറയും? എന്നാൽ ദൈവം എന്താണ് പറയുന്നത്? നിങ്ങൾ വരേണ്ടതുണ്ടെന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ കടന്നു വന്നു. ഇപ്പോൾ നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സൗമ്യനായ പരിശുദ്ധാത്മാവ് അവന്റെ സ്ഥാനത്തെടുക്കേണ്ടതിന് നിങ്ങൾ വന്നിരിക്കുന്നു. അവനത് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. അവനത് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനത് ചെയ്യുമെന്ന് വാക്ക് തന്നിരുന്നു. അവിടെ അതിനെ സഹായിക്കാൻ കഴിയില്ല. കടന്നു വരുന്നതൊന്നും തടയാൻ ആർക്കും കഴിയില്ല. നിങ്ങളിലേക്ക് വരേണ്ടതിന് അവൻ കരയുകയും യാചിക്കുകയും കടന്നു വരേണ്ടതിനുള്ള ഒരിടത്തിനായി മറ്റെല്ലാം ചെയ്തുകൊണ്ട് മരിക്കുകയും ചെയ്തു. നിങ്ങൾ മരിക്കാറാകുന്ന മണിക്കൂറുകളിൽ കിടക്കയുടെ കാൽക്കലായി മരണദൂതനിരിക്കുമ്പോൾ ഒരിക്കൽ നിങ്ങൾ കടന്നു വരാനായി നിരസിച്ചിരുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടെയുള്ള പേടിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം അപ്പോൾ നിങ്ങളുടെ പ്രാണൻ കറുത്തിലുണ്ടടഞ്ഞിരിക്കും. എത്രമാത്രം ഉച്ചത്തിൽ നിങ്ങൾ കരഞ്ഞെന്നാലും കാര്യമില്ല, പിന്നെ സമയമുണ്ടായിരിക്കുകയില്ല. യേശാവ് പാപം ചെയ്തുകൊണ്ട് തന്റെ പാപത്തിന്റെ കൃപയെ അല്ല അവന്റെ കൃപയുടെ ദിനത്തെ ദൂരമാക്കിയപ്പോൾ പിന്നീട് അവനൊരു അവസരം ലഭിച്ചില്ല. അവനതിനെ ശരിയാക്കേണ്ട ഒരു സ്ഥലം കണ്ടുപിടിക്കാനായി അതിവ്യസനതയോടെ കരഞ്ഞു. എന്നാൽ അവനത് ചെയ്യാനായില്ല. ദൈവം അവനെ അവസാന സമയത്തേക്ക് വിളിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ നേരം നിങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും എല്ലാ അവകാശങ്ങളെയും ഇവിടെ കടന്നു വരാനായി നിങ്ങളുടെ എല്ലാ തോന്നലുകളെയും മറ്റെല്ലാറ്റിനെയും നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. ഇവിടെ വന്ന് മുട്ടുമടക്കിക്കൊണ്ട് ദൈവത്തോട് സംസാരിക്കേണ്ടതിന് നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങൾ മറന്നു കളയുന്നു. നിങ്ങളോട് ഞാൻ കർത്താവിന്റെ വചനത്താലാണ് സംസാരിക്കുന്നത്. ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ ഉപേക്ഷിക്കില്ല. നിങ്ങളിപ്പോൾ അൽത്താരിൽ ഇരിക്കുമ്പോൾ പശ്ചാത്തലിക്കൂ. നിങ്ങൾ ചെയ്തു പോയ കാര്യത്തിന് നിങ്ങൾ അവനോട് ഖേദിക്കുന്നു എന്ന് പറയൂ. സ്നാനമേൽക്കുമ്പോൾ ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തതിന്റെ കാരണം അതാകുന്നു. അവൾ ആഴമായി പശ്ചാത്തപിക്കുന്നില്ല. ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സൗമ്യനും ശാന്തനും എളിയവനുമായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അതേ സ്വസ്നേഹത്തോടെ എഴുന്നേറ്റ് വരുന്നത്. ഓ, നിങ്ങൾ എഴുന്നേറ്റിട്ട് ഒച്ച വയ്ക്കുകയും അന്യഭാഷകൾ സംസാരിക്കുകയും അതുമല്ല മറ്റെന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടെന്ന് വരുത്തുകയില്ല. നിങ്ങൾ അവിടെ ഒരു വ്യത്യസ്തനായ വ്യക്തിയായി എഴുന്നേറ്റ് വരേണ്ടതുണ്ട്. അവിടെ നിന്നും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സൗമ്യനും ശാന്തനും എളിമയുള്ളവനും താഴ്മയുള്ളവനുമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കേണ്ടതുണ്ട്. അടുത്ത വർഷം കാലടിപ്പാതയിലേക്ക് തിരികെ നോക്കി നിങ്ങൾ എത്രമാത്രം ദൂരം വന്നിരിക്കുന്നു എന്ന് കാണുക. ഓരോ തവണയും നേട്ടമുണ്ടാക്കിയിരിക്കുന്നു. അതാണ് ആ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെന്നാൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, താഴ്മ, സൗമ്യത, ക്ഷമ, വിശ്വാസം എന്നതാകുന്നു. ഇപ്പോൾ തന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെന്ന് ദൈവത്തോട് പറയൂ. അവനത് ചെയ്യുന്നതാണ്. അവിടെയായിരിക്കുന്ന കൊച്ചു പെൺകുട്ടി, തേനെ, നീയും അതേ കാര്യം തന്നെ ചെയ്യൂ. നിന്നെ അനുഗ്രഹിക്കും. നിന്റെ അമ്മ നിന്റെ വശത്ത് നിന്റെ മേൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവിടെയായിരിക്കുന്ന ഈ പ്രിയ പ്രായമേറിയ നിറക്കാരി സഹോദരി അൽത്താരയിൽ കുമ്പിട്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ കഴിക്കാനായി ഉണക്കച്ചോളത്തിന്റെ ധാന്യം നുറുക്കും ഗോതമ്പ് പൊടിയും മാത്രമേ ഉണ്ടാകൂ. താമസിക്കുന്നത് ഒരിടവഴിയിലുമായിരിക്കാം. അതെല്ലാം ഞാൻ അറിയുന്നു സഹോദരി. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്നു രാവിലെ നേരം മഹത്വത്തിൽ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ശരി, താഴെ അൽത്താരയിലേക്ക് നോക്കി തല നരച്ചൊരു മകളെയെ കാണുക. ഒരു ചെറുപ്പക്കാരി അവളുടെ തല വണക്കിയിരിക്കുന്നു. തീർത്തും നരച്ചു കഴിഞ്ഞ ഒരു സ്ത്രീയുമുണ്ട്. ഓ ദൈവമേ, നോക്കൂ, മനുഷ്യൻ മുട്ടുകുത്തിയിരിക്കുന്നു. മറ്റുള്ളവരും അതിനടുത്തായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പശ്ചാത്തപിക്കൂ. നിങ്ങൾ അവനോട് ക്ഷമ ചോദിക്കുന്നു എന്ന് അവനോട് തന്നെ പറയൂ. ഇനിമേൽ നിങ്ങളത് ചെയ്യില്ലെന്ന് അവനോട് പറയൂ. അവന്റെ കൃപയാൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളെയും ഇന്നു മുതൽ നിങ്ങൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ സൗമ്യനും ശാന്തനുമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എളിമയുള്ളവനായിരുന്നിട്ട് അവൻ എവിടേക്കാണോ നിങ്ങളെ നയിക്കുന്നത് അവിടേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അത് കാഴ്ചയ്ക്ക് എത്ര തന്നെ അവകാശമുള്ളതായി തോന്നിയാലും നിങ്ങളുടെ അയൽവാസിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഉപേക്ഷിച്ചു കളയാൻ പോകുന്നു. നിങ്ങൾ സംസാരിക്കാൻ പോകുന്നു. നിങ്ങൾ യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ശരിയായ കാര്യങ്ങളെ മാത്രം നിങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കൊലയാളിയെ പോലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിർദോഷിയുടെ മേൽ ചാടിക്കയറാനായി നിങ്ങൾ പുറത്തേക്ക് പോകില്ല. എന്നാൽ നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ധീരതയാലുള്ള സാഹസം കാണുമ്പോൾ നിങ്ങൾ അവരെ പോലെയാകാൻ ആഗ്രഹിക്കും. നിങ്ങൾ അവരിൽപ്പെട്ട ഒന്നാണെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അവരത് നോക്കി അത് കാണും. നിങ്ങൾ അകത്തും പുറത്തും മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ താഴ്ത്തുമ്പോൾ ഇപ്പോൾ അനുദപിക്കൂ. നിങ്ങൾ ഖേദിക്കുന്നു. നിങ്ങൾ ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല. ഏത് വിധമാണോ അത് ചെയ്തത് അതിനാൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ ലജിക്കുന്നു എന്ന് ദൈവത്തോട് പറയൂ. അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കൂടിക്കൊള്ളും. സമാധാനം നിങ്ങളുടെ പ്രാണനിൽ നിന്നും ഒരു നദി ഒഴുകുന്നത് പോലെ ഒഴുകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷേ നിങ്ങൾ ആർപ്പെട്ടിട്ടില്ലായിരിക്കാം. നിങ്ങൾ അന്യഭാഷകൾ സംസാരിച്ചിട്ടില്ലായിരിക്കാം. ഒരുപക്ഷേ നിങ്ങൾ താഴേക്കും മുകളിലേക്കും ചാടിയിട്ടില്ലായിരിക്കാം. എന്നാൽ നിങ്ങളെന്തോ ചിലതുമായി അൽത്താര വിട്ടു പോകാൻ പോകുന്നു. അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ആ പഴയ പരുക്കനായ കുരിശുമായി നിങ്ങളെ നങ്കൂരമിട്ട് ഉറപ്പിക്കും. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കുക. ഏറ്റുപറയുക, ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അയോഗ്യരായ ജീവികൾ ഈ രാവിലെ നേരം വിയർപ്പിനാൽ കുതിർന്ന ഈ ചൂടുള്ള മുറിയിൽ ആ വിയർക്കുന്ന പെട്ടി എന്നിട്ടും ദൈവമേ ഞങ്ങളിൽ നിന്നും നീ അതിനെ വിയർപ്പിച്ച് പുറത്താക്കി. പരിശുദ്ധാത്മാവ് താഴേക്ക് വരികയും ജനങ്ങളെ അവരുടെ തെറ്റുകളെ ബോധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ ആത്മാക്കൾ ധാർഷ്ട്യമുള്ളതായി തീർന്നിരുന്നു. അവർ ഉദ്വേഷമുള്ളവരും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നവരും അതെല്ലാം അറിഞ്ഞിരുന്നിട്ടും പശ്ചാത്തപിക്കാൻ കൂട്ടാക്കാത്തവരും അവർക്ക് വിരോധമായി ജനങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളെ ക്ഷമിക്കാൻ കഴിയാത്തവരുമായിരുന്നു. അവർ അത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവവചനമെടുത്ത് നേരെ അവരുടെ സൗമ്യമായ ഹൃദയത്തിലേക്ക് ഇട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ ആദ്യമായി അൽത്താരയിലായിരുന്നപ്പോൾ എപ്രകാരമായിരുന്നുവോ അപ്രകാരം തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. നിനക്കെല്ലാവരെയും സ്നേഹിക്കാനാവുന്നിടത്തേക്ക്, അവസാനിക്കാത്ത സ്നേഹത്താൽ നീ എന്നെ സ്നേഹിക്കാനാവുന്നിടത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ എഴുന്നേറ്റ് നേരെ അൽത്താരയിലേക്ക് കടന്നു വരിക. അവർ അത് ചെയ്തു. കർത്താവെ, ഇപ്പോൾ കർത്താവെ അവരുടെ വിചാരങ്ങൾ നിന്ന് ശുദ്ധീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് അവരെ സൗമ്യതയുള്ളവരും സമാധാനമുള്ളവരുമാക്കണമേ. അവർ പശ്ചാത്തപിച്ചിട്ട് അവരുടെ ജീവിതങ്ങളെ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ താൽ എഴുന്നേറ്റ് അവരുടെ വീടുകളിലേക്ക് പോകാനിടയാകട്ടെ. എന്ത് സംഭവിച്ചെന്നാലും കാര്യമല്ല, ഭർത്താവ് തകടം മറിക്കാൻ ശ്രമിച്ചാലോ, ഭാര്യ തകടം മറിക്കാൻ ശ്രമിച്ചാലോ, അതല്ല അയൽവാസി തകടം മറിക്കാൻ ശ്രമിച്ചെന്നാലോ, അതുമല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്നവരോ നിങ്ങളുമായി ഒരുമിച്ച് പണിയെടുക്കുന്നവരായാലും ശരി, ഞാനൊരു പ്രാവിനെ പോലെ സൗമ്യമായി പെരുമാറും. എന്തൊക്കെയായാലും പകരം വീട്ടൽ നിനക്കുള്ളതാണല്ലോ, പ്രതികാരം എനിക്കുള്ളത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതങ്ങനെയാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും കർത്താവെ? അനങ്ങാതെ നിൽക്കുക, സൗമ്യനായിരിക്കുക, ദൈവമെടുക്കുന്നത് കാണുക, നേരെ അവന്റെ കുഞ്ഞാന്റെ അടുക്കലേക്ക് വരിക. തീർച്ചയായി ഈ നല്ല ഇടയൻ അവന്റെ ജീവൻ അവർക്കായി നൽകും. അവൻ നേരെ അവന്റെ ആടിന്റെ അടുത്തേക്ക് വരുന്നു, അവൻ അവരെ നയിക്കും. അവന് തടസ്സം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവന് വിരുദ്ധമായ ഒരു വാക്കെങ്കിലും പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ. പറഞ്ഞു, ഒരു അരകല്ല് നിങ്ങളുടെ കഴുത്തിൽ കെട്ടി സമുദ്രത്തിന്റെ ആഴങ്ങൾ ഇറക്കിക്കളയും നല്ലത്. അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. കാണുന്നോ? ഓ ദൈവമേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു നീ അവരോട് ചെയ്യുന്നത് പോലെ നീ എന്നോടും ചെയ്യും. അതുകൊണ്ട് ദൈവമേ, ഞാൻ സൗമ്യനാകാൻ ആഗ്രഹിക്കുന്നു. ഇന്നു രാവിലെ നേരം ഞാൻ എന്നെയും കൂടെ ഇയാൾ താറിലിടുന്നു. ഈ രാവിലെ നേരം മാത്രമല്ല, എന്നാൽ ഓരോ രാവിലെ നേരത്തേക്കുമാകുന്നു. യേശുവിനെ പോലെ സൗമ്യനും ശാന്തനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതനുവദിക്കൂ പിതാവേ, അങ്ങനെയാകാൻ ഞങ്ങളെ അനുവദിക്കൂ. ഞങ്ങളുടെ പ്രാണനിലൂടെ ആഴക്കടലിലെ വലിയ തിരമാല പോലെ സ്നേഹം കടന്നു പോകാനിടയാകട്ടെ. സമാധാനം, സമാധാനം, അത്ഭുത സമാധാനം. മുകളിൽ പിതാവിനടുക്കൽ നിന്നും താഴേക്കിറങ്ങുന്നു. അതിപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നുണ്ടോ? എന്റെ ആത്മാവിൽ എന്നേക്കുമായി. ഹാലലൂയ, ഹാലലൂയ. സമാധാനം, സമാധാനം, അത്ഭുത സമാധാനം. സഹോദരി ഗ്രേറ്റിക്കും കുറ്റബോധമുണ്ടെന്ന് സഭയിൽ എല്ലാവരോടും പറയാനായി അവൾ പറയുന്നു. എന്നാൽ അവൾ പിയാനോ വായിച്ചുകൊണ്ട് അതിനെ അവൾ അൽത്താര എടുത്തിരിക്കുന്നു. അൽത്താര ഉണ്ടായത് മുതൽ പിയാനോയാണ് അവളുടെ അൽത്താര. പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി സഭയോട് പറയുക. അവൾ അവിടെ ഇരുന്നപ്പോൾ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഈ പുൽപ്പറ്റാണ് എന്റെ അൽത്താര, ഞാനും കൂടെ പശ്ചാത്തപിക്കുന്നു. എന്റെ ബൈബിൾ നനഞ്ഞിരിക്കുന്നു. ഓ ദൈവമേ, സമാധാനം, ദൈവത്തിൻ സമാധാനം. മുകളിൽ പിതാവിനടുക്കൽ നിന്നും താഴേക്ക് വരുന്നു. ഓ ഹല്ലേലൂയ. എന്റെ ആത്മാവിന്മേൽ എന്നേക്കുമായി. ദൈവമേ, ഞാൻ ആർക്കെങ്കിലും എതിരായോ നിനക്കെതിരായോ പാപം ചെയ്തെങ്കിൽ അതിനെ ദൂരമാക്കണമേ കർത്താവേ. ഇന്നു രാവിലെ നേരം എന്റെ ചെറിയ സഭയിൽ നിന്നും പാപത്തെ എടുത്തു മാറ്റണമേ. ദൈവം നിങ്ങളോട് ക്ഷമിച്ചെന്നും വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനത്തിന് പ്രാപിരുന്നു എന്നും എത്ര പേർക്ക് തോന്നുന്നു. അവൾ തിരികെ പറന്നു വന്നിട്ട് അവളുടെ സ്ഥാനത്തെടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇപ്പോൾ തിരികെ വന്ന് പറഞ്ഞു, എന്റെ കുഞ്ഞെ, ഞാൻ നിന്നെ എല്ലാ നേരത്തും സ്നേഹിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. അത് ചെയ്യാൻ നീ എന്നെ അനുവദിച്ചിരുന്നില്ല. എനിക്ക് നിന്റെ പഴയ സ്വസ്നേഹി ആത്മാവിൽ വസിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ നേരം നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ തിരികെ വരാനായി ഇപ്പോൾ നീ അതിനെ സമർപ്പിച്ചിരിക്കുന്നു. ആ വിധത്തിൽ എത്ര പേർക്ക് അനുഭവപ്പെടുന്നു? നിങ്ങളുടെ കൈ ഉയർത്തിയാലും, നിങ്ങളുടെ കൈ ഉയർത്തിയാലും അത് കൊള്ളാം. അൽത്താരയുടെ ചുറ്റിനുമായിരിക്കുന്നു. ശ്രോതാക്കൾ എത്ര പേർക്ക് ആ വിധത്തിൽ തോന്നുന്നു? നിങ്ങളുടെ കൈ ഉയർത്തിയാലും. ഓ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരാപ്പിൽ കയ്യിലെടുത്ത് അതിനെ പാകം വരുത്തി. അത് മൃദുവായി തീരുവോളം അതിനെ ചതച്ച് ഒരു ചെറിയ കുഞ്ഞിനിരുന്ന് കഴിക്കാൻ കഴിയും വിധം അതിനെ ധാന്യ കഷായമാക്കി. ഈ കോമളവും പ്രതിഷ്ഠാപനത്തിന്റെയും സമയത്തെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ വിധത്തിലാണ് ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവെ. അതിന് നിന്റെ ആണിപ്പാടേറ്റ കൈകളിലെടുത്ത് അതിനെ തലോടിക്കൊണ്ട് പറയുന്നു, കുഞ്ഞെ, നീ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് നീ കാണുന്നില്ലേ? അപ്രകാരം നീ നിന്റെ കൈകൊണ്ടടിക്കാൻ വീശിയപ്പോൾ നീ എന്നെ വേദനിപ്പിക്കുകയായിരുന്നു, നീ എന്നെ വേദനിപ്പിക്കുകയായിരുന്നു. ഓ, അപ്പോൾ കുഞ്ഞെ, ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യുന്നതായി ഞാൻ കണ്ടപ്പോൾ എന്റെ ഹൃദയം നിനക്കായി രക്തമൊഴുകി. എന്നാൽ ഇപ്പോൾ നിന്റെ ഹൃദയം എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഞാൻ അതിനെ വളരെ താഴ്മേറിയതാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഞാൻ അതിൽ വസിച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനാലാകുന്നു. ഇന്ന് രാവിലെ നേരം ആ കൂട്ടിലേക്ക് ഞാൻ തിരികെ പറന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തിരികെ പറന്നു വന്ന് അവിടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വാസം നിന്നോടൊപ്പം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഇത് അനുവദിക്കണമേ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ മുഖത്തിനായി ഇത് അനുവദിക്കണമേ. ഞങ്ങളിത് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. യേശുവിനെ പോലെയാകുവാൻ ഇങ്ങനെ ആരാധിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഓ, എന്റെ പ്രാണൻ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ ഞാൻ ഇങ്ങനെയുള്ള ആരാധനക്കാരെ കാണാനായി അവൻ ഇറങ്ങി വരുന്നു. നിങ്ങളുടെ ഹൃദയം യഥാർത്ഥമായി സൗമ്യമായി തോന്നുന്നില്ലേ? എന്റെ ഹൃദയം വളരെ വേഗത്തിൽ തുടിക്കുന്നു. ഭൂമിയിൽ നിന്നും മഹത്വത്തിലേക്കുള്ള യാത്രയിൽ ഞാൻ അവനെ പോലെയാകാൻ മാത്രം യാചിക്കുന്നു. നാമത് പാടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ ഉയർത്തി പിടിക്കുമോ? യേശുവിനെ പോലെയാകുവാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാനായി നീ മുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സഹോദര, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ ജിയോ, പ്രസംഗവേദിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം തരപ്പെടുത്തിക്കൊള്ളുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഭൂമിയിൽ നിന്നും മഹത്വത്തിലേക്കുള്ള യാത്രയിൽ ഞാൻ അവനെ പോലെയാകാൻ മാത്രം യാചിക്കുന്നു. ചൂടാണെന്ന് എനിക്കറിയാം സുഹൃത്തെ, അതാകുന്നു എന്നെനിക്കറിയാം. എന്നാൽ എനിക്ക് അനുഭവപ്പെടുന്നത് പോലെ തന്നെ നിനക്കും തോന്നുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓ, എനിക്ക് എവിടേക്കെങ്കിലും പറന്നു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നുന്നു. എത്ര സ്നേഹവാനാണവൻ! ഞാൻ എന്തു ചെയ്യും? ഞാൻ എവിടെ പോകും? ഓ ദൈവമേ, എവിടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ തുടങ്ങി ഒരു 100 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എവിടെ പോകാൻ പോകുന്നു? എന്നോടൊപ്പം അവനില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? എവിടെയാണ് മറ്റൊരു സങ്കേതം? ബേത്ലഹേമിൻ പുൽത്തോട്ടയിൽ നിന്നും ഒരപരിചിതൻ വന്നു. ഭൂമിയിൽ ഞാൻ അവനെ പോലെയാകാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള മുഴു ജീവിതയാത്രയിലും ഞാൻ അവനെ പോലെയാകാൻ മാത്രം ചോദിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് യേശുവിനെ പോലെയാകുവാൻ. ദൈവത്തിന് മഹത്വം! അതേ കർത്താവേ, അതേ കർത്താവേ, ലോകത്തെ പോലെയല്ല, നിന്നെ പോലെ, അവനെ പോലെ. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള മുഴു ജീവിതയാത്രയിലും ഞാൻ മാത്രം ചോദിക്കുന്നു, നിങ്ങളുടെ തലകളെ നിങ്ങൾ കുമ്പിട്ട് കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചിലത് ചോദിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന് അപ്രീതി ഉളവാക്കി ആരോ ഇവിടെയുണ്ട്. ആരോ ഒരാളെ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവന്റെ പ്രവാചകനായി കർത്താവായ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുന്നു. അവന്റെ ഹൃദയം മുറിവേറ്റതായി എനിക്ക് അനുഭവപ്പെടുന്നു. അവിടെയായി ആരോ അവനനുസരിച്ചില്ല. കടന്നു വരുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ കടന്നു വരില്ലേ? ജീവിതയാത്രയിലുടനീളം അതേ സഹോദരി അവിടെ നിങ്ങളെ കൂടാതെയുമുണ്ട്. അവനെപ്പോലെയാകാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ പോലെയാകുവാൻ, അത് മാത്രമാണ് എന്റെ ആശ. താഴ്മയും എളിമയും സൗമ്യതയും അവനെ പോലെയാകുവാൻ. ഭൂമിയിൽ ഞാൻ നിങ്ങളിപ്പോൾ കടന്നു വരില്ലേ? നിങ്ങളൊന്ന് ചലിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നു. അവിടെ നിങ്ങളിൽ അനേകരാകുന്നു. മുഴുവനും നിങ്ങൾ വരികയാണെന്ന് ഞാൻ അറിയുന്നു. ദൈവം നിങ്ങളനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളനുഗ്രഹിക്കട്ടെ. അതാണത്, അതാണത്. ഞാൻ ഇവിടെയുള്ള ശ്രോതാക്കളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയങ്കരമായ കറുത്ത നിഴൽ അവിടെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. അത് നേരെ എന്റെ മേലായിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. യേശുവിനെ പോലെയാകുവാൻ അവൻ ചെയ്തതെന്താണ്? എവിടേക്കാണോ പിതാവ് അവനെ നയിച്ചിരുന്നത്? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സഹോദര. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്റെ സഹോദര. അത് ശരിയാണ്. നേരെ മുകളിലേക്ക് നടന്നു വന്ന് മുട്ടുമടക്കൂ. ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്നിടത്തോളം ഇപ്പോഴത് പണ്ടത്തെ രീതിയിലുള്ള ഏറ്റുപറിച്ച് നടത്തിക്കൊണ്ടുള്ള ശരിയാക്കലാകുന്നു. കാര്യങ്ങളെ ശരിയാക്കുന്നതാകുന്നു. കടന്നുവരൂ. അവിടെ ഇനിയും കുറച്ചു പേർ ശേഷിക്കുന്നതായി തോന്നുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മകളെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അത് ശരിയാണ്. പരിശുദ്ധാത്മാവ് എപ്പോഴും ശരിയായിരിക്കുന്നു. കടന്നുവരൂ. അത് ശരിയാണ്. നേരെ കടന്നുവരൂ. അവനെ യേശുവിനെ പോലെ, യേശുവിനെ പോലെ, അതേ യേശു. ഭൂമിയിൽ ഞാൻ, ഓ എന്റെ, അത് ശരിയാണ്. അതാണ് അതിന്റെ രീതി. ഇടനാഴികളെല്ലാം നിറയട്ടെ. നേരെ പുറത്തേക്ക് വന്ന് പ്രാർത്ഥിക്കുക. ഭൂമിയിൽ നിന്നും മഹത്വത്തിലേക്കുള്ള ജീവിതയാത്രയിൽ പശ്ചാത്തപിക്കൂ. നിങ്ങൾ ഖേദിക്കുന്നു ദൈവത്തോട് പറയൂ. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവനെ പോലെയാകുവാൻ ഇപ്പോഴും നിങ്ങൾ കടന്നു വരുന്നില്ലേ? പോലെ, അത് ശരിയാണ്. വലിച്ച് കീറി എറിഞ്ഞുകൊണ്ട് കടന്നു വരൂ. അവനെപ്പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരുപക്ഷെ ഇന്ന് രാത്രിയാകാം. ആരാണ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പോകുന്നത്? നിങ്ങളുടെ കുപ്പായ കൈമേൽ മരണമെത്തുമ്പോൾ നിങ്ങൾക്കായി നിൽക്കാൻ പോകുന്നത് ആരാണ്? നിങ്ങൾ എന്തു ചെയ്തിരുന്നാലും പ്രശ്നമല്ല. നിങ്ങളുടെ വളരെ അടുത്തായി തന്നെ പരിശുദ്ധ നൂരിപ്പുണ്ട്. കടന്നു വരാനായി കാത്തിരിക്കുന്നവൻ അവനാകുന്നു. ഭൂമിയിൽ നിന്നും മഹത്വത്തിലേക്കുള്ള ജീവിതയാത്രയിൽ ഇപ്പോൾ തന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് പറയൂ, ദൈവമേ, ഞാൻ ഖേദിക്കുന്നു. ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നില്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി നിൽക്കില്ല. ഞാൻ ഇന്ന് മുതൽ നിനക്കായി നിൽക്കും. നീ എനിക്കായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ രീതികളെ മാറ്റാൻ പോകുന്നു. ഞാൻ സൗമ്യനും ശാന്തനുമാകാൻ പോകുന്നു. ഞാൻ ഓരോരുത്തരെയും അവർ എന്തു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം സംസാരിക്കാൻ അനുവദിക്കും. ഞാൻ നിന്റെ മുമ്പിൽ ശാന്തനും താഴ്മയുള്ളവനുമായി ജീവിക്കും. നിങ്ങൾ ഏതു സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നോ എത്രയേറെ നാളുകളായി നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് നടിച്ചിരിക്കുന്നുവോ അതിനിതുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല. നേരെ കടന്നു വരൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നേരെ പുറത്തേക്ക് നടന്നു വരൂ കുട്ടി. ഇപ്പോൾ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ അവന്റെ ദാസനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നേരം എന്നോട് സംസാരിച്ചു പറഞ്ഞു. ആ വിളി നടത്തുക. അവിടെ അനേകരുണ്ട്. ഇതാണ് ആ ദിവസം, ഇതാണ് ആ സമയം. അവിടെ പിന്നിലായി വാസ്തവമായും കടന്നു വരേണ്ടതായ അഞ്ചോ ആറോ പേര് കൂടെയുണ്ട്. സഹോദര സഹോദരി, ഞാൻ നേരെ നിങ്ങളെ നോക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കൂ. ആ കറുത്ത നിഴലുകൾ നിങ്ങളുടെ മേൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കാണുന്നു. ഇപ്പോൾ കടന്നു വരുന്നതാണ് നല്ലത്. യേശുവിനെ പോലെയാകുവാൻ നിങ്ങൾ അവനെ പോലെ സൗമ്യനും ശാന്തനും എളിമയുള്ളവനും താഴ്മയുള്ളവനുമാകാൻ ആഗ്രഹിക്കുന്നില്ലേ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ചെറുപ്പക്കാരാ, കുഞ്ഞുമായി നിൽക്കുന്ന അപ്പച്ച, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹോദരി, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പാപിയായ സ്നേഹിത, അത് ശരി തന്നെ. നേരെ മുന്നിലേക്ക് നടന്നു വരൂ സിസ്, പുറത്തേക്ക് നടന്നു വരൂ. ഒരു സ്ഥലം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി, നിങ്ങൾക്ക് നന്ദി പറയാനായി വളരെയേറെയുണ്ടും. മരിക്കാറായി ഒരു കിടക്കമേലായിരുന്നിട്ട് നിങ്ങൾ ഇവിടെ അൽത്താരയിലേക്ക് ഇതാ നടന്നു വന്നിരിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ വീണ്ടും സംസാരിക്കുന്നു. പശ്ചാത്തപിപ്പിൻ, ദൈവത്തോട് നിലവിളിപ്പിൻ, നിങ്ങളുടേതായ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. നിങ്ങളാണ് പാപം ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ചെയ്തു പോയതിനാൽ നിങ്ങൾ ഖേദിക്കുന്നു, ദൈവത്തോട് പറയുവിൻ. ചുറ്റിനു നിൽക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഇങ്ങനെ പറയൂ, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് അർത്ഥമാക്കിയില്ല. ഞാൻ സൗമ്യനാകാൻ ആഗ്രഹിക്കുന്നു. ആ വഴക്കണ സ്ഥലത്തേക്ക് ഞാൻ ഇനി ഒരിക്കലും കടക്കില്ല. ഓ ദൈവമേ, ഓ ഞാനതെങ്ങനെ ഇഷ്ടപ്പെടുന്നു. സ്വർഗീയ പിതാവേ, പാപബോധമുള്ളവരായി ഇപ്പോൾ അൽത്താരയിൽ മുട്ടിന്മേലായി ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അനേക അമ്മമാർ, പിതാക്കന്മാർ, കുട്ടികൾ, പിതാക്കന്മാരും അമ്മമാരും അതെന്തായാലും അയൽവാസികൾ, സഭയിലെ അംഗങ്ങൾ, ഡീക്കന്മാർ, ട്രസ്റ്റിമാർ, ഓ ദൈവമേ, പണ്ടത്തെ ഫാഷനിലെ ഈ ഉടച്ചുവാർക്ക സമയം, ഈ രാവിലെ നേരം ഈ ചൂടുള്ള മുറിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നേരെ താഴേക്ക് വന്ന് സമാധാനം എന്നു പറയാനിടയാകട്ടെ. ഓ ദൈവമേ, ആ ദിവസം നീ കടന്നു വന്ന് എനിക്ക് വേണ്ടി നിന്നിരുന്നു. ഇപ്പോൾ ഞാൻ നിനക്കായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സൗമ്യതയോട് പറയുന്ന കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സമാധാനം നീ തന്നെ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാവധാനതയോടും സൗമ്യതയോടും നീ അത് ചെയ്യാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ മുതൽ എന്നേക്കുമായി അവരിൽ നിന്നും നീങ്ങിപ്പോകാത്ത ഒരു ചേതോ വികാരം അവരിൽ നീ തന്നെ കടന്നുവന്ന് പകരാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അനേക ഭവനങ്ങൾ പുതിയതായി തീരട്ടെ. ജനങ്ങളെല്ലാം ഒരു പുതിയ ജനങ്ങളായി തീരട്ടെ. ഇന്ന് സകലതും പുതിയതായി തീരട്ടെ. കാരണം ഈ ജനങ്ങളെല്ലാം അവരെ എളിമപ്പെടുത്തിയിരിക്കുന്നു. നീ പറഞ്ഞു, എന്റെ നാമം വിളിച്ചിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേൾക്കും. ദൈവമേ, ഇന്ന് രാവിലെ നേരം നീ അത് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. കടന്നു വരേണ്ടതുണ്ടായിരുന്നിട്ടും തങ്ങളുടെ ഇരിപ്പിടങ്ങളിരുന്നവരോടും ക്ഷമിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരോട് സംസാരിക്കണമേ. അവരീ ഭൂമിയിലായിരുന്നിട്ട് ആ തീരുമാനമെടുക്കുവോളം അവർക്ക് സമാധാനം കൊടുക്കരുതേ കർത്താവേ. നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവർ നിന്നോട് നിരപ്പാക്കണമേ. ഇതനുവദിക്കണം കർത്താവേ. ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഇന്ന് രാവിലെ നേരം ഈ സഭയിൽ പശ്ചാത്തപിക്കുകയും കുമ്പിടുകയും ചെയ്ത ഓരോ പ്രാണനിലും അങ്ങയുടെ കൃപയും അങ്ങയുടെ ദയയും എന്നേക്കുമായി വസിക്കാനിടയാകട്ടെ. പിതാവാം ദൈവമേ, നിന്റെ ആജ്ഞയാലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ജനങ്ങളെ വിളിച്ചു, അവർ എഴുന്നേറ്റ് നിന്നു. നീ പറഞ്ഞു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവൻ അവനെ ഞാൻ എന്റെ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മുന്നിൽ ഏറ്റുപറയും. ഇവിടെ ആയിരിക്കുന്ന അനേകർ വർഷങ്ങളായി ക്രിസ്ത്യാനികളാകുന്നു, എന്നാൽ അവർ ചെയ്തു പോയ തെറ്റുകളെ ഇന്ന് രാവിലെ നേരം ഏറ്റുപറയാനായി എഴുന്നേറ്റ് നിൽക്കുന്നു. അവർ സ്നേഹിക്കാൻ കഴിയാത്തവരായി തീർന്നിരുന്നു. പരിശുദ്ധാത്മാവ് അവരിൽ നിന്നും ദൂരം പോയിരുന്നു. വളരെയേറെ സമയങ്ങളിൽ അവർക്ക് ആ സൗമ്യതയുടെയും മാധുര്യത്തിന്റെയും എളിമയുള്ള തോന്നലിനെ എങ്ങനെയാണ് അനുഭവിക്കേണ്ടത്, അങ്ങനെ അനുഭവിക്കാൻ സാധിച്ചിരുന്നില്ല. അനേക പാപികളും അവരാദ്യമായി കടന്നു വന്നിരുന്നു. എന്നാൽ പിതാവേ, ആ ആശ്ചര്യത്തിന്റെ കൃപ അവർക്കും ആവശ്യമായിരിക്കുന്നു. ആ സമാധാനം സകല അറിവിനെയും നീക്കാനിടയാകട്ടെ. കർത്താവാം ദൈവമേ, അവർക്ക് അതിന് നൽകിയാലും അവർ മുഴുവൻ സ്നേഹമുള്ളവരും അവിടുത്തെ ആത്മാവിനാൽ നിറഞ്ഞവരുമായി തീരട്ടെ. അവർ വെവ്വേറെയായി അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ അവർ വ്യത്യസ്തമായ ജീവിതവും വ്യത്യസ്തമായ ജനങ്ങളുമായി തീരാനിടയാകട്ടെ. ഞങ്ങളിത് ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ഉറവയിൽ മുറിയുണ്ട്. ശരി, അൽത്താരയിലായിരിക്കുന്നു നിങ്ങൾ എഴുന്നേൽക്കൂ. കർത്താവായ ദൈവത്തിങ്കിലേക്ക് നോക്കി നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരുമായി കൈപിടിച്ചു കൊടുക്കൂ. ഓ രോഗസൗഖ്യത്തിന് ശുശ്രൂഷ ആരംഭിക്കും മുമ്പ് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. മുറിയുണ്ട്, മുറിയുണ്ട്, അതെ മുറിയുണ്ട്. അവിടെ ഉറവയിൽ നിനക്കായി മുറിയുണ്ട്, 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 അതേ മുറിയുണ്ട്. അവിടെ ഉറവയിൽ നിനക്കായി മുറിയുണ്ട്. ഓരോരുത്തരും മുറയുണ്ട്, മുറയുണ്ട്, അതെ മുറയുണ്ട്. അവിടെ ഉറവയിൽ നിനക്കായി മുറിയുണ്ട്, 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 അതെ മുറിയുണ്ട്. അവിടെ ഉറവയിൽ നിനക്കായി മുറിയുണ്ട്, 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 അതെ മുറിയുണ്ട്. ഒരു വിശ്വാസം. താങ്കളുടെ ഭാര്യ എന്നെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്കായി വിളിച്ചത് നിങ്ങൾക്ക് അറിയില്ലേ സഹോദര? മുറിയിലേക്ക് പോകുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഭയപ്പെടരുത്. ആമേൻ. അവൻ വാസ്തവമല്ലേ? ആശ്ചര്യവാൻ. അതെ, കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. ഒരു ജയം പ്രാപിച്ചതുപോലെ എനിക്ക് ആർപ്പെടാൻ തോന്നുന്നു. ശരി, അവൻ രക്തം തൂവള്ളയായി കഴുകുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? യേശു രക്ഷിക്കുന്നു. ശരി, ഇപ്പോൾ സൗരനേവലെ, സൗരൻ സ്ലാട്ടറിന് ഒരു വാക്ക് പറയാനുണ്ട്.
Everybody has received this morning.
Glory,
everybody looks like that we're believing God now. Hallelujah. Feel this good blessing and anointing up here on the platform. Feel like Peter, if it wasn't for the selfishness, would build 3 tabernacles and remain here. Amen. This is wonderful. Everybody has received. Now everybody stand to our feet. Amen. Remember the services tonight.
ഞാനും കൂടെ ഒരുപക്ഷേ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകുന്നിടയുണ്ട്. അതെ, എന്റെ അറിവനുസരിച്ച് ഞാൻ മറ്റെവിടേക്കും വിളിക്കപ്പെട്ടില്ലെങ്കിൽ ഞാനും ഉണ്ടാകും.